നന്ദി ഉണ്ട് സഹോദരൻ നെവിൽ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹിതരെ, നിങ്ങൾക്ക് പ്രഭാത
വന്ദനം.
ഇന്ന് രാവിലെ തിരികെ യഹോവയുടെ ആലയത്തിലായിരിക്കുകയും വർഷങ്ങളോളമായി നാം വളരെയധികം ജനങ്ങളുടെ പ്രകാരം ദൈവകൃപ നമുക്ക് യേശുക്രിസ്തുവിൽ കൂടെ പ്രത്യക്ഷമായതിനെ കുറിച്ചുള്ള ആ പഴയ കഥ വീണ്ടും പറയുന്നതിനുള്ള ഒരു സൌഭാഗ്യവും ലഭിച്ചിരിക്കുന്നു. ഈ അനുഗ്രഹത്തെ നാം ലോകമൊട്ടിക്കും എല്ലായിടത്തും ജനങ്ങളോടൊപ്പം കൂട്ടായ്മ നടത്തുകയും ദൈവത്തിന് തന്റെ കുഞ്ഞുങ്ങൾ എല്ലായിടത്തും ഉണ്ടെന്ന് അറിയുന്നതിൽ അത്രമാത്രം സന്തോഷിക്കുകയും ചെയ്യുന്നു. നാം അത് ചെയ്യുന്നത് പോലെയും അല്ലെങ്കിൽ നാം അത് ചെയ്തിരിക്കേണ്ടതായ രീതിയിലും പലപ്പോഴും നാം അത് ശരിയായി ചെയ്ത് കാണുന്നില്ല. എന്നാൽ സാധാരണയായി കുഴപ്പങ്ങളുടെ സമയത്ത് അപ്പോഴാണ് യഥാർത്ഥമായ നിറം കാണിക്കപ്പെടുന്നത്. ഇന്ന് രാവിലെ അത് എന്റെ വിചാരങ്ങളിലൊന്നായിട്ട് നിങ്ങൾ ജനങ്ങളോട് ഞങ്ങൾക്ക് വേണ്ടി ഒരു കുടുംബത്തെ പോലെ ഞങ്ങളുടെ പ്രയാസത്തിന്റെയും ആവശ്യത്തിന്റെയും അവസരങ്ങളിൽ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾക്കായി എന്റെ നന്ദിയും കൃതജ്ഞതയും എങ്ങനെ പ്രദർശിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. നിത്യതയിൽ മാത്രമേ നിങ്ങളുടെ ആത്മാർത്ഥതയുടെ സൗഹൃദം ഞങ്ങളുടെ പ്രയാസ സമയത്ത് അമ്മയുടെ മരണത്തിൽ വീട്ടിലേക്കുള്ള യാത്രയിൽ എന്താണ് ഞങ്ങൾ അർത്ഥമാക്കിയിരുന്നതെന്ന് വിശദീകരിക്കാൻ കഴിയുകയുള്ളൂ. എന്താണത് അർത്ഥമാക്കിയിരുന്നതെന്ന് ഞാൻ ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അത് അത്രയുമായിട്ട് നിങ്ങൾ രോഗിയായി കിടക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളെ കാണാൻ വരുന്നത് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. പലപ്പോഴും ഇങ്ങനെയുള്ള കുഴപ്പങ്ങളെ നേരിടേണ്ടി വരികയും വളരെയധികം വിളികൾ ഉണ്ടായിട്ട് അത് നടത്താൻ കഴിയാതെ മറ്റുള്ള ശുശ്രൂഷകർ എന്നെ അതിൽ സഹായിക്കുന്നതിനു വേണ്ടി ഞാൻ അയച്ചിരുന്നു. എന്നാൽ പിന്നീട് അതൊരു ചെറിയ നിരാശയ്ക്ക് കാരണമാകുന്നുവെന്ന് മനസ്സിലാക്കുന്നു. കാരണം ഒരുപക്ഷെ അവർ ഈ ശുശ്രൂഷകനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു കാണും. എന്നാൽ എന്നെ അവിടേക്ക് വരുന്നതിനു വേണ്ടിയാണ് അവർ വിളിച്ചിരുന്നത്. അവരിൽ ഓരോരുത്തരുടെയും അടുക്കൽ എത്തുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അത്യധികമായ ശക്തി എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുന്നതിന് അതിനെ ഇടയാക്കുമായിരുന്നു. ഞാൻ പലരെയും വരുന്നതിനു വേണ്ടി വിളിച്ചപ്പോൾ അവരെല്ലാവരും സമയത്ത് തന്നെ എത്തുകയും അവർ വന്നിരുന്നത് കാണുന്നത് എനിക്ക് എന്തർത്ഥമാക്കിയിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ അമ്മയോടൊപ്പം രാത്രി ചെലവഴിച്ച ഇവിടെയായിരിക്കുന്ന സഹോദരി വിൽസണും സഹോദരൻ ഫ്രെഡ് സോത്മാനും അദ്ദേഹത്തിന്റെ ഭാര്യയും, ഹോ, അങ്ങനെ വളരെ പേരാകുന്നു. വളരെ പേർ അവരുടെ സേവനത്തെ വാഗ്ദാനം ചെയ്യുകയും ഞങ്ങൾക്കത് സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. എന്നാലും നിങ്ങളുടെ സേവനത്തെ നിങ്ങൾ വാഗ്ദാനം ചെയ്തു. അത്രയും അധികമായിട്ട് ആരെങ്കിലും ഒരാൾ ഓരോ നിമിഷവും അമ്മയോടൊപ്പം നിന്നിട്ട് മാറിക്കൊണ്ടിരുന്നു. നിങ്ങൾ അത്രയധികം നന്നായിരുന്നു. അമ്മ ശ്മശാനഗൃഹത്തിൽ കിടക്കുമ്പോൾ എപ്രകാരം നിങ്ങൾ വന്ന് ഞങ്ങളെ സന്ദർശിക്കുകയും കൈപിടിച്ചു കുളിക്കുകയും ഞങ്ങളുടെ മേൽ കൈവയ്ക്കുകയും നിങ്ങളുടെ സഹതാപത്തെ ഞങ്ങൾക്ക് കാണിക്കുകയും ചെയ്തിരുന്നു. എനിക്ക് തന്നെ അത് സംഭവിക്കുന്നതുവരെ അതെന്താണ് അർത്ഥമാക്കുന്നതെന്ന് അത്രമാത്രം ഞാൻ ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല. പൂക്കളും പൂച്ചെണ്ടുകളും പൂക്കൊട്ടകളും എല്ലായിടത്തു നിന്നും വരികയും അത് അത്രയും അധികമായിട്ട് അവർക്ക് ശ്മശാനഗൃഹത്തിൽ വെക്കാൻ കഴിയാതെ പിന്നിലുള്ള മുറികളിലേക്ക് വെക്കേണ്ടി വന്നിരുന്നു. ഒരു കൂട്ടം പൂക്കൾ അയക്കുന്നത് അത്രമാത്രം അർത്ഥം വെക്കുമെന്ന് ഞാൻ അതുവരെ മനസ്സിലാക്കിയിരുന്നില്ല. വളരെയധികം പേർ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും കാർഡുകൾ അയച്ചു തരികയും അവരുടെ സഹതാപത്തെ വെളിപ്പെടുത്തുന്ന കാർഡുകളും അതോടൊപ്പം ചിലവുകൾക്കായി കുറച്ച് കാശും അതിലിട്ട് അയച്ചിരുന്നു. ഇതുപോലൊരു ചെറിയ കാര്യം അല്ലെങ്കിൽ ഒരു ചെറിയ ദാനം എനിക്കിത്രയും അർത്ഥമാക്കുമെന്ന് എനിക്കത് സംഭവിക്കുന്നതുവരെയും ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. ദൈവം സമൃദ്ധിയായി നിങ്ങളെ എന്നേക്കും അനുഗ്രഹിക്കട്ടെ. ഈ രീതിയിലുള്ള മനോഭാവത്തോടുകൂടിയ ഒരു ജനങ്ങളുടെ ഒരു ഭാഗമാണ് ഞാനെന്നറിയുന്നതിൽ അത്രമാത്രം സന്തോഷിക്കുന്നു. ഞാൻ നിങ്ങളുടെ സഹോദരനാണെന്ന് അറിയുന്നതിൽ അത്യന്തം സന്തോഷിക്കുന്നു. ഒരിക്കലും ഈ രീതിയിൽ കൂടെ അല്ലാതെ മറ്റേതെങ്കിലും രീതിയിൽ എനിക്കിത് തിരിച്ചു തരാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ശ്മശാനഗൃഹത്തിൽ അമ്മയുടെ ഒരു വശത്തായി നിൽക്കുമ്പോൾ വളരെയധികം ജനങ്ങൾ കടന്നു വന്നിരുന്നു. അവരിൽ ചിലർ ഒരുപക്ഷെ എന്റെ അത്രയും തന്നെ പ്രായമുള്ളവർ കടന്നുവന്ന് എന്റെ കൈ പിടിച്ചിട്ട്, ബില്ലി, വളരെ നീണ്ട കാലമായിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. ഞാൻ തിരികെ നോക്കിയും അവരെ ഓർക്കാൻ കഴിയാതെയും ഇരുന്നു. അവർക്ക് വളരെയധികം മാറ്റം സംഭവിച്ചിരുന്നു. എന്റെ കുഞ്ഞിന്റെ ശവസംസ്കാരം നീ പ്രസംഗിച്ചിരുന്നു. എന്റെ അമ്മയുടെ ശവസംസ്കാരം നീ പ്രസംഗിച്ചിരുന്നു. തണുത്തിരുണ്ട രാത്രിയിൽ നിങ്ങൾ എന്റെ അടുക്കലെത്തിയിരുന്നു. അതെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമായിരുന്നു. അത് വാസ്തവമായും സങ്കീർത്തനക്കാരന്റെ വാക്കുകളെ വെളിപ്പെടുത്തുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത്, നിന്റെ ആപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്കത് കിട്ടും. ഞാൻ വാഗ്വൈഭവ്യമുള്ളവനായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നല്ല സംസാരിക്കാൻ കഴിവുള്ളവനായിരുന്നെങ്കിൽ, നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് പറയാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ എനിക്കത് കഴിയില്ല, കാരണം അതെങ്ങനെ വെളിപ്പെടുത്തണമെന്ന് തന്നെ എനിക്കറിയില്ല. എന്നാൽ ഇപ്രകാരം ഞാനിത് പറയുന്നു. അതായത്, നിങ്ങൾ ഓരോരുത്തരും എന്താണ് ഞാൻ അർത്ഥമാക്കുന്നതെന്ന് അറിയും. എന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ എന്നുള്ള തിരുവെഴുത്തെ പ്രകാരം നിവൃത്തിയാകുന്നു. അമ്മയുടെ വിടപറയൽ എന്തോ എനിക്ക് വിചിത്രമായ ഒന്നായിരുന്നു. പരിശുദ്ധാത്മാവ് എന്നോടത് മുൻകൂട്ടി പറയാഞ്ഞത് ഞാൻ ഒരിക്കലും പൂർണ്ണമായി മനസ്സിലാക്കിയിരുന്നില്ല. അത് ഞാൻ കഴിഞ്ഞ ദിവസം രാവിലത്തെ യോഗത്തിൽ വെച്ച് വെളിപ്പെടുത്തിയതുപോലെയായിരുന്നു. അപ്പോൾ അമ്മ ആശുപത്രിയിൽ കിടന്ന് മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നവർ പറഞ്ഞിരുന്നു. ഞാനത് സ്വീകാര്യമായിട്ട് എടുത്തില്ല, കാരണം അവൻ എന്നോട് അവർ പോവുകയാണെന്ന് പറഞ്ഞിരുന്നില്ല. അവൻ പല കാര്യങ്ങൾ ചെയ്യുകയും അവന് ചെയ്യാൻ കഴിയുകയും അവൻ ചെയ്തിരിക്കുകയും, എന്നാൽ അവൻ എന്തെങ്കിലും നമ്മോട് പറയേണ്ടതിന്റെ ആവശ്യമില്ലെന്ന് നാം തീർച്ചയായും മനസ്സിലാക്കുന്നു. ഞാനൊരു കാര്യം അറിയുന്നു, അതായത് അവനെല്ലാം നന്മയ്ക്കായി വന്നു ഭവിക്കുന്നതിനിടയാക്കും. ഇന്ന് രാവിലെ സമയം കിടക്കമേലായിരിക്കുമ്പോൾ ഞാനത് ചിന്തിച്ചിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് പോയിരുന്നത് എന്റെ സഹോദരനായ എഡുവേഡായിരുന്നു. ഞാൻ പടിഞ്ഞാറൻ ദിക്കിൽ മേച്ചിൽ പ്രദേശങ്ങളിലായിരുന്നപ്പോൾ അവൻ പോയിരുന്നു. ഞാൻ വീട്ടിലായിരുന്നില്ല, എന്നാൽ ഒരു പാപിയായിരിക്കെ തന്നെ അവൻ പോകുന്നതിന് മുമ്പേ ഞാൻ അവനെ ഒരു ദർശനത്തിൽ കണ്ടിരുന്നു. അടുത്തതായി പോയിരുന്നത് ചാൾസ് ആയിരുന്നു. അവൻ എളുപ്പം പെട്ടെന്ന് പോയിരുന്നു. അന്ന് രാത്രിയിൽ ഞാൻ ഇവിടെയുള്ള ഒരു കറുത്ത നിറക്കാരുടെ പെന്തിക്കോസ് സഭയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചാൾസ് പെരുവഴിയിൽ വെച്ച് ഒരു വാഹനാപകടത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. അതിനടുത്തതായി പോയിരുന്നത് ഡാഡായിരുന്നു. ഒരു ഹൃദയസ്തംഭനത്താൽ എന്റെ കൈകളിൽ കിടന്ന് അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന് പ്രാണനെ ദൈവത്തിന് സമർപ്പിക്കുകയും പെട്ടെന്ന് എളുപ്പം തന്നെ പോവുകയും ചെയ്തു. അതിനുശേഷം പോയിരുന്നത് ഹോവേഡായിരുന്നു. ഞാൻ പടിഞ്ഞാറൻ ദിക്കുകളിൽ അവധിക്കാലത്ത് നദിയിലായിരിക്കുകയും തിരിച്ചുവരാൻ കഴിയാതെ വിമാനങ്ങൾ പറന്നുവന്ന് ചെറിയ പാരഷൂട്ടുകൾ ഇടുകയും അവൻ പോയി കഴിയുകയും ചെയ്തിരുന്നു. എന്നാൽ അവൻ പോകുന്നതിന്റെ രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാനത് കണ്ടിരിക്കുകയും അവൻ പോവുകയായിരുന്നുവെന്ന് അറിയുകയും ചെയ്തിരുന്നു. എന്നാൽ അമ്മ മാത്രമായിരുന്നു തങ്ങി നിന്നിരുന്നത്. ഒരുപക്ഷെ ആ കാരണത്താൽ അവൻ എന്നോട് പറഞ്ഞിരുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നു. അമ്മയൊഴിച്ച് മറ്റെല്ലാവരും വളരെ പെട്ടെന്ന് പോയി കഴിഞ്ഞിരുന്നു. അവർ ആറാഴ്ചകളോളം, ശരിക്കും ആറാഴ്ചകളോളം തങ്ങി നിന്നിരുന്നു. എന്നാൽ അത് വെളിപ്പെടുത്തുന്നതിനായി എനിക്കിത് പറയേണ്ടതായിട്ടുണ്ട്. എന്റെ ആഗ്രഹം അമ്മയുടെ അടുക്കൽ നിന്നുകൊണ്ട് അവർ പോകുമ്പോൾ ദൈവത്തിന് അവരുടെ പ്രാണനെ സമർപ്പിക്കുക എന്നതായിരുന്നു. അന്ന് രാവിലെ വിചിത്രമായ എന്തോ ഒരു കാര്യം എന്നെയും ഭാര്യയെയും ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് പറഞ്ഞയക്കുകയുണ്ടായി. അവരുടെ നില തീരെ താണുപോയിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അവസാനത്തെ കാര്യമായി അവർ ചെയ്തിരുന്നത്, എനിക്ക് ഓർക്കാൻ കഴിയും, അമ്മയ്ക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അമ്മേ, നീ ഇപ്പോഴും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നെങ്കിൽ അവൻ നിനക്ക് എല്ലാമായിട്ട് നീ അർത്ഥമാക്കുന്നുവെങ്കിൽ തലകുലുക്കുക. അപ്പോൾ അവർ തലകുലുക്കുകയും കണ്ണുനീർ കവിളുകളിൽ കൂടി ഒഴുകുകയും ചെയ്തിരുന്നു. വഴിയുടെ അവസാനത്തും അവൻ എല്ലാം അർത്ഥമാക്കിയിരുന്നു. ഞാൻ അവരുടെ കവിളുകളിൽ തട്ടുകയും എന്റെ കൈകൾ കൊണ്ട് അവരുടെ മുഖം തിരിക്കുകയും ചെയ്തിട്ട് പറഞ്ഞു, അമ്മേ, നീ ഒരു യഥാർത്ഥ പടയാളിയാകുന്നു. നിന്നെക്കുറിച്ച് ഞാൻ അഭിമാനമുള്ളവനാകുന്നു. സാത്താൻ ഇയ്യോബിന്റെ നാളുകളിൽ ചെയ്തതുപോലെ എപ്രകാരം അത് പറഞ്ഞേക്കാനിടയുണ്ട് എന്ന് ഞാൻ ഓർത്തുപോയി. നിങ്ങൾക്കറിയാമോ, ദൈവത്തിന് നമ്മുടെ ജീവനെ എടുക്കാൻ പറ്റുകയില്ല. സാത്താൻ അത് ചെയ്യേണ്ടിയിരിക്കുന്നു. നാം സാത്താന്റെ കയ്യിലേക്ക് കൊടുക്കപ്പെടുന്നു. സാത്താൻ അതറിയുകയും അവരുടെ പോകുന്നതിനുള്ള സമയം എടുത്തിരിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന് കണ്ടിട്ട് ദൈവത്തോട് പറഞ്ഞു, നിനക്കറിയാമോ, അവർക്കൊരു പ്രാസംഗികനായ മകനുണ്ട്, കൂടാതെ ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്ന മക്കളുമുണ്ട്. ഞാൻ സ്വല്പം അവളെ ഒന്ന് കഷ്ടപ്പെടുത്തിയിട്ട് അവരെ കൊണ്ട് നിന്നെ നിഷേധിച്ച് കളയുന്നതിനിടയാക്കും. ഇല്ല, ദൈവകൃപയാൽ അവസാനത്തെ കാര്യം അവർ പോകുന്നതിന് മുമ്പ് അവർ തലകുലുക്കിക്കൊണ്ട് ക്രിസ്തു അവർക്കെല്ലാമാണെന്ന് പറയുന്നതായിരുന്നു. വീട്ടിലേക്ക് വന്നിട്ട് ഞാൻ മുറിയിൽ കടന്നു വന്നിട്ട് ഓർക്കാൻ തുടങ്ങി. ഒരു പുതിയ ബൈബിൾ ഞാൻ എന്റെ കയ്യിലെടുത്തു. ഞാൻ പറഞ്ഞു, കർത്താവേ, നീ ദൈവമാകുന്നു, നീ എന്ത് ചെയ്യുന്നു എന്ന് എന്നോട് പറയേണ്ട ആവശ്യമില്ല. നീ അത് ചെയ്തതിന്റെ കാരണത്തെ ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ എന്റെ ഹൃദയം തകരുന്നതിന് കാരണമാകുന്നതായിരുന്നു. അങ്ങനെയെങ്കിൽ നിന്റെ വചനത്താൽ എന്നെ ആശ്വസിപ്പിക്കുമോ? അങ്ങനെ എപ്രകാരം നിങ്ങൾ ഒരു ബൈബിൾ എടുത്തിട്ട് തുറക്കുമോ അതുപോലെ ഞാൻ ചെയ്തു. ഞാനത് തുറന്നിട്ട് എന്റെ വിരലുകൾ അതിൽ കൂടെ ഓടിക്കുകയും മത്തായി 9 വലിയ ചുവന്ന അക്ഷരങ്ങളോടുകൂടിയ അത് എഴുതിയിരിക്കുന്നിടത്ത് കടന്നു വരികയും ചെയ്തു. ബാല മരിച്ചില്ലല്ലോ, ഉറങ്ങുന്നത്രേ ചെയ്യുന്നത്. ഞാൻ നോക്കിയപ്പോൾ ആദ്യത്തെ കാര്യം എന്റെ കണ്ണുകൾക്ക് കാണാനിടയായത് ഇതായിരുന്നു. ഞാൻ ബൈബിൾ ഏതെങ്കിലും ഒരു സമ്പർക്ക സമിതിയായി തീർച്ചയായും ഉപയോഗിക്കില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. നാം അങ്ങനെ അത് ചെയ്യുന്നില്ല. എന്നാൽ ആ സമയത്ത് ഞാൻ അത്രമാത്രം തകർന്നിട്ട് ദൈവം എന്നെ അത് കാണുന്നതിനിടയാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്താണോ പിന്തുടർന്നിരുന്നത് അത് ശരിയായി തെളിയിച്ചിരുന്നു. ആ രാത്രി തീർച്ചയായും ഒരു വിശ്രമമില്ലാത്ത രാത്രിയായിരുന്നു. അടുത്ത ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റു. ഏകദേശം 8 ഒരുപക്ഷെ അതിലും അധികമായിരുന്നതായി എനിക്ക് തോന്നുന്നു. ഞാൻ കുഞ്ഞുങ്ങൾ കടന്നു വരുന്നതും അവർ മുടന്തരായവരെ എല്ലായിടത്തു നിന്നും കൊണ്ടുവരുന്നതും കാണാൻ തുടങ്ങി. അതൊരു നഗരം പോലെ വിസ്താരമുള്ളതും ഏകദേശം 2 തന്നെ നിറയെ പീഡിതരായ കുട്ടികളായിരുന്നു. ഇടതുവശത്തും വലതുവശത്തും ജനങ്ങൾ കാഴ്ചയ്ക്ക് മേലെ വരെ ഇരുവശത്തായും ഇരുന്നിരുന്നു. അത് കാഴ്ചയ്ക്കൊരു വലിയ സ്റ്റേഡിയം പോലെയായിട്ട് താഴേക്കും പിന്നെ മേലേക്കും അവർക്ക് പിൻഭാഗം കാണാൻ കഴിയാതെ മുമ്പോട്ട് നോക്കിയിരുന്നതായി കാണപ്പെട്ടു. അവിടെ ഞാൻ ഒരു നീലക്കുപ്പായം ധരിച്ച് നിന്നിരുന്നു. ഞാൻ ഓർത്തു ഇത് വിചിത്രമായിരിക്കുന്നു. ഞാൻ എന്റെ വീട്ടിലെ മുറിയിലാണ് നിൽക്കുന്നത്, എന്നാൽ ഇവിടെ ഞാൻ ഒരു നീലക്കുപ്പായം ഇട്ട് നിൽക്കുന്നു. അവരെ കൊണ്ടുവരിക, അവരെ കൊണ്ടുവരിക എന്ന പാട്ട് ഞാൻ നയിക്കുകയും ഇരുവശത്തുള്ളവരെയും കുഞ്ഞുങ്ങളെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരിക, പാപത്തിന്റെ ലോകത്തിൽ നിന്നും കൊണ്ടുവരിക എന്ന പാട്ട് പാടുകയുമായിരുന്നു. അപ്പോൾ ഒരു പ്രശസ്തിയാർജിച്ച മഹിള സ്റ്റേഡിയത്തിന്റെ പിന്നിലൂടെ പ്രവേശിക്കുകയുണ്ടായി. എങ്ങനെയായാലും അവർ കടന്നു വരികയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. എന്നാൽ അവർ ശ്രോതാക്കളുടെ ഇടയിൽ കൂടെ കടന്നു വന്നിരുന്നു. അവരെ കൊണ്ടുവരിക എന്ന പാട്ട് അപ്പോഴും ഞാൻ നയിച്ചുകൊണ്ടിരുന്നു. ഈ വശത്തുള്ളവർ അവരെ കൊണ്ടുവരിക എന്ന് പാടുകയും പിന്നെ ആ വശത്തുള്ളവർ അവരെ കൊണ്ടുവരിക എന്ന് പാടുകയും അതുപോലെയായിട്ട് അലയുന്നവരെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് ഞാൻ പാടിപ്പിച്ചിരുന്നു. ഞാൻ ഈ രോഗികളും പീഡിതരുമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയായിരുന്നു. ഈ മഹിള കടന്നുവന്ന് ഒരു സിനിമാ തിയേറ്ററിലുള്ള പ്രശസ്തിയാർജിച്ചവരും അല്ലെങ്കിൽ പ്രസിഡന്റും മറ്റും ഇരിക്കുന്ന ഒരു ബോക്സിലേക്ക് കടന്നുപോയി. അതെന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. അതിന്റെ ഇടതുവശത്തായിട്ട് അതുപോലെയുള്ള ഒരു സ്ഥലമായിരുന്നു. ഈ മഹിള കടന്നു വന്നിട്ട് അവിടെയുണ്ടായിരുന്ന ആ ജനങ്ങളുടെ നേരെ തിരിഞ്ഞിട്ട് തലകുനിക്കുകയുണ്ടായി. അവൾ പഴയ പരിഷ്കാരത്തോടുകൂടിയ വസ്ത്രധാരണം ചെയ്തിരുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഈ മഹിള വണങ്ങുന്നതിനു വേണ്ടി എന്റെ മുമ്പിലേക്ക് തിരിഞ്ഞു. ഞാൻ പ്രസംഗപീഠത്തിലേക്ക് പ്രസംഗിക്കുന്നതിനായി അപ്പോഴേക്ക് നടന്നിരുന്നു. അവർ അങ്ങനെ തലകുനിച്ചു നിൽക്കുമ്പോൾ ഞാൻ ഇപ്രകാരം അവരുടെ അടുക്കലേക്ക് തിരിഞ്ഞു. ഞാൻ എന്റെ തലയുയർത്തുകയും അവർ എന്റെ നേരെ അവരുടെ തലയുയർത്തുകയും ചെയ്തപ്പോൾ അത് അമ്മയായിരുന്നു. അവരെന്നെ നോക്കി ചിരിച്ചു. അവൾ ചെറുപ്പക്കാരിയും തീരെ യൗവനക്കാരിയുമായിരുന്നു. ഒരു വലിയ ഇടിമുഴക്കുന്ന ശബ്ദം ആ സ്ഥലത്തെ കുലുക്കിയിട്ട് അതിൽ നിന്നും അവളെക്കുറിച്ച് വിഷമിക്കേണ്ട, അവൾ 1906 പോലെ തന്നെയാകുന്നു എന്ന ഒരു ശബ്ദം കടന്നു വന്നു. ആ ദർശനം എന്നെ വിട്ടുപോയപ്പോൾ 1906 എന്തായിരുന്നുവെന്ന് നോക്കുന്നതിനായി ഞാൻ തിരിഞ്ഞു. ആ വർഷം അവരെന്റെ അപ്പന് ഒരു മണവാട്ടിയായിരുന്നു. ഇപ്പോഴും ഞാനതറിയുന്നു, അവൾ മണവാട്ടിയുടെ ഒരു ഭാഗമാകുന്നു, ക്രിസ്തുവിന്റെ മണവാട്ടിയുടെ ഭാഗമാകുന്നു. ഞാൻ അമ്മയെ എന്നേക്കും കാണാതെയാകുന്നു. അവർ നമുക്കെല്ലാവർക്കും മാധുര്യവും പ്രിയമേറിയവളുമായിരുന്നു. അവരുടെ തളർന്നു വിറയ്ക്കുന്ന പക്ഷവാതം പിടിച്ച കരങ്ങളെ ഡെലോറസ് തിരുവത്താഴം കൊടുക്കുന്നതിനായി നേരെയാക്കുന്നത് ഞാൻ ഓർക്കുന്നു. അവരുടെ ശവസംസ്കാരം പ്രസംഗിക്കുന്നതിന് പുറമെ അത് അവസാനമായി കൂടാരത്തിൽ അവർ എത്തിയതായിരുന്നു. ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. അമ്മ പോകുമ്പോൾ അത് വിചിത്രവും മുൻകൂട്ടി പറയാൻ കഴിയാത്തതുമായിട്ട് ആ സമയത്ത് അവൾ പോകുകയായിരുന്നുവെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ സഹോദരൻ നെവിൽ അവിടെ കടന്നു വന്നു. എന്റെ ഭാര്യ പറഞ്ഞു, ഞാൻ എപ്പോഴെങ്കിലും ഒരു സമയത്ത് സഹോദരൻ നെവിലിനെ കണ്ട് സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ സമയത്തായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്നാൽ അതെന്തോ ആയിട്ട് ദൈവം ഇപ്രകാരം ഈ കാര്യങ്ങളിൽ കൂടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. സഹോദരൻ ഹീഗിൻ ബോദാമും അവിടെ ഉണ്ടായിരുന്നു. കുറച്ചു സമയം മുമ്പ് അദ്ദേഹമാണ് സന്ദേശത്തെ നൽകിയിരുന്നത്. അദ്ദേഹം കടന്നുവന്ന് മുറിയുടെ വാതിൽക്കൽ നിൽക്കുകയും സഹോദരൻ നെവിൽ കടന്നു വരികയും ചെയ്തു. ഞാൻ കുഞ്ഞുങ്ങളെ കട്ടിലിന് ചുറ്റുമായി നിർത്തിയിട്ട് പറഞ്ഞു, നമുക്കെല്ലാം ചുറ്റുമായി നിന്നിട്ട് സഹോദരൻ നെവിൽ പ്രാർത്ഥിക്കട്ടെ. സഹോദരൻ നെവിൽ പ്രാർത്ഥിച്ചു കേൾക്കാൻ അമ്മ എല്ലായ്പ്പോഴും ഇഷ്ടപ്പെടുന്നു. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ട് അവർ പറയുമായിരുന്നു, അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ ആത്മാർത്ഥതയോടെ ദൈവത്തോട് സംസാരിക്കുന്നത് പോലെ കേട്ടിരുന്നു. സഹോദരൻ നെവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ് അവസാനമായിട്ട് അമ്മ കേട്ടിരുന്നത്. ഞാൻ ഒരു കൈകൊണ്ട് അമ്മയുടെ തലയിലും മറ്റേ കൈ അമ്മയുടെ കരങ്ങളിലും അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ വെച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ദൈവം അമ്മയെ വിളിച്ചു. എനിക്ക് ആ ചെറിയ കുടച്ചിൽ അനുഭവപ്പെടുകയും ഞാൻ ചുറ്റുമായി നോക്കുകയും ചെയ്തു. അമ്മ തലച്ചിരിച്ചുകൊണ്ട് എന്നെ നോക്കുകയും അവൾ പോകുകയുമായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, സർവശക്തനായ ദൈവമേ, അവളുടെ പ്രാണനെ ഇപ്പോൾ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഒരു കാറ്റുമുറിയിലേക്ക് വരുന്നതുപോലെ അവൾ ദൈവത്തെ കണ്ടുമുട്ടുന്നതിനായി പോയി. അതുകൊണ്ട് ഏതെങ്കിലും മഹത്വമേറിയ ഒരു ദിവസം മറുവശത്ത് ഞാൻ അവളെ ഒരു യൗവനക്കാരിയായ സ്ത്രീയായി കണ്ടെത്തും. കാരണം ഇപ്പോൾ നാം അവളെ ഒരു വൃദ്ധയായി തകർന്ന് വിറയ്ക്കുന്ന രീതിയിൽ കാണുന്നു. അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ അവർ 10 പേരായിരുന്നു. ഇന്ന് നമുക്കുള്ളതുപോലെ ആയിരുന്നില്ല. ഞങ്ങൾക്ക് ആധുനിക രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. കൂടാതെ അതിനുള്ള നിർവാഹത്തിന് വേണ്ടത്രയും കാശുമുണ്ടായിരുന്നില്ല. ഉച്ചകഴിഞ്ഞ് അവർ തുണി കഴുകുമെന്ന് രാവിലെ കുഞ്ഞുങ്ങളോട് പറഞ്ഞിരുന്നു. അതവരെ തകർത്തിരുന്നു. ഒരു പക്ഷപാതം പിടിച്ച് വിറച്ചു കുലുങ്ങുന്ന ഒരു വൃദ്ധയായ മാതാവായിട്ടല്ല, എന്നാൽ ആ ദൈവരാജ്യത്തിൽ അവൾ മനോഹരിയായ ഒരു ചെറുപ്പക്കാരിയെ സ്ത്രീയായിരിക്കും. ഞാൻ ദൈവത്തിന്റെ ആശ്വാസത്തെക്കുറിച്ച് ചിന്തിക്കുകയും ആ നിമിഷങ്ങളിലേക്ക് വരാനിടയാകുകയും ചെയ്തു. അത് കഴിഞ്ഞ ഉടനെ തന്നെ അതെന്തുകൊണ്ട് എന്നോട് പറയുന്നതിനിടയായി. അതിനുശേഷം എനിക്ക് അമ്മയെക്കുറിച്ചൊരു ദർശനത്തിൽ കൂടെ ഈ ആശ്വാസവാക്കുകളെ തരികയും ചെയ്തു. ആ കാരണത്താൽ സ്നേഹിതരെ, ഞാൻ നിൽക്കുന്ന സുവിശേഷത്തെ മരണത്തിന്റെ നാഴികയിലെത്തുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ അമ്മയുടെ മേലത് കണ്ടിരുന്നു, എന്റെ ഭാര്യയുടെ മേൽ കണ്ടിരുന്നു, എന്റെ സഹോദരന്മാരുടെ മേൽ കണ്ടിരുന്നു. ദൈവത്തോടൊരനുഭവമായിട്ട് നിങ്ങൾ വഴിയുടെ അവസാനം എത്തുമ്പോൾ അതെന്താണ് അർത്ഥമാക്കുന്നതെന്ന് എനിക്കറിയാം. അതെന്തോ അർത്ഥമാക്കുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ ദൈവകൃപയാൽ അവൻ എന്നെ അയക്കുന്ന ലോകത്തിന്റെ എല്ലാ മൂലയ്ക്കും ചെന്ന് എനിക്ക് കഴിയാവുന്ന സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കാരണം അത് രക്ഷയിലേക്കുള്ള ദൈവത്തിന്റെ ശക്തിയാണ്. ഇവിടെയുള്ള ഈ ജീവിതം കഴിയുമ്പോൾ മറുവശത്ത് നമുക്ക് വേറൊരു ജീവിതമുണ്ടെന്ന് അറിയുകയും അവിടെ നാം വീണ്ടും യൗവനക്കാരായ ജനങ്ങളായി മാറ്റപ്പെടുമെന്നും അവന്റെ സന്നിധിയിൽ അവന്റെ ധന്യതയിൽ എന്നേക്കും ജീവിക്കുകയും ചെയ്യും. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിലയേറിയ എല്ലാ മാതാക്കളും എല്ലാ പുത്രിമാരും എല്ലാ പുത്രന്മാരും എല്ലാ പിതാക്കരും കർത്താവിൽ നിദ്ര പ്രാപിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. ഏതെങ്കിലും ഒരു പ്രകാശമേറിയ ദിവസം നാം പോയി അവരെ കാണും. അതെ, ഇതപ്രകാരമാകുന്നില്ലെങ്കിൽ പിന്നെ നാം ഇന്ന് രാവിലെ സമയം വ്യർത്ഥമായി ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. എന്നാൽ സ്നേഹിതരെ, നമ്മുടെ മതം വ്യർത്ഥമല്ല. അത് മരണത്തിന്റെ നിർണായക പരീക്ഷണം നടത്തിക്കഴിഞ്ഞ ദൈവത്തിന്റെ ശക്തിയാകുന്നു. അത് കഷ്ടങ്ങളിൽ കൂടെയായാലും അതിന് തോന്നുന്ന ഏത് വഴിയിൽ കൂടെ കടന്നു വന്നാലും എന്ത് വ്യത്യാസമാണ് ഉണ്ടാക്കുന്നത്? നാം ദൈവത്തെ കണ്ടുമുട്ടാൻ പോവുകയാണ്. എല്ലാവർക്കും വേണ്ടി ഇരിപ്പിടമുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു. ഇന്ന് രാത്രിയിൽ തിരുവത്താഴമുണ്ടെന്ന് ഞാൻ കരുതുകയും അത് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അത് ശരിയാണോ സഹോദരനെ? ഇന്ന് രാത്രിയിൽ തിരുവത്താഴ ശുശ്രൂഷയുണ്ട്. എല്ലാവരും കടന്നു വരിക. തിരുവത്താഴത്തെക്കുറിച്ച് ഞാനൊരു കാര്യം ഓർക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി ഒരു പള്ളിയിലേക്ക് പോകുകയും അദ്ദേഹത്തെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതിന് ഒരു വാഹനം കൊണ്ടുവരികയും ചെയ്തിരുന്നു. അദ്ദേഹം വാസ്തവമായും ഒരു ദരിദ്രനായ മനുഷ്യനായിരുന്നു. അദ്ദേഹം പള്ളിയിലേക്ക് തിരുവത്താഴം എടുക്കുന്നതിനു വേണ്ടി പോകുകയും അയാളുടെ അയൽക്കാരൻ ദൈവത്തെ അറിയാൻ പാടില്ലാത്ത ഒരു തരത്തിൽപ്പെട്ട താന്തോന്നിയായിരുന്നു. ആ വാഹനത്തിൽ ഇന്ന് രാവിലെ നിങ്ങൾ എവിടെ പോയിരുന്നുവെന്ന് അയാളുടെ അയൽക്കാരൻ ചോദിച്ചു. ആ മനുഷ്യൻ ഒരു നേരത്തെ ആഹാരം എടുക്കുന്നതിന് കഷ്ടിച്ചേ വകയുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞു, പള്ളിയിൽ ഇന്ന് തിരുവത്താഴമുണ്ടായിരുന്നു, അതിനാൽ തിരുവത്താഴം എടുക്കുന്നതിന് വേണ്ടി ഞാൻ പോയിരുന്നു. തിരുവത്താഴം എന്താകുന്നുവെന്ന് അയാൾ ചോദിച്ചു. അതെന്തായിരുന്നുവെന്നും കർത്താവിന്റെ അപ്പവും വീഞ്ഞുമായിരുന്നു എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, ഞാനും അത് കുറച്ചെടുത്തിരുന്നു. ഞാനൊരു പാത്രം നിറയെ ബിസ്ക്കറ്റും കാൽക്കുപ്പി വിസ്കിയും എടുത്തിരുന്നു. അത് കഴിഞ്ഞ ഉടനെ തന്നെ ആ മേശമേൽ അയാൾക്ക് ഹൃദയസ്തംഭനമുണ്ടായിട്ട് വീണുപോയി. ഏത് സമയത്തും അയാൾ പോകുന്നതിനായി അവർ കാത്തിരിക്കുകയുമാകുന്നു. മതവിഗണനയോടുകൂടിയോ അനാദരവോടുകൂടിയോ ആയിരിക്കരുത്. കർത്താവിന്റെ വചനത്തെ ആദരിക്കുക. കാരണം നാം ദൈവത്തോട് ഉത്തരം നൽകപ്പെടാൻ ഏത് സമയത്ത് വിളിക്കപ്പെടുമെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ വരുന്നതിനായി ലക്ഷ്യമാക്കിയിരുന്നു. അതെ, ഞാൻ ഇന്ന് രാത്രിയിൽ ഇവിടെ ആയിരിക്കുമോ എന്നവർ ആവശ്യപ്പെട്ടിരുന്നു. എനിക്ക് കഴിയുമെങ്കിൽ ഒരു നല്ല പ്രസംഗീയനായ സഹോദരൻ നെവിലിനെ ഇന്ന് രാത്രിയിൽ കേൾക്കുന്നതിനായി ഞാൻ ലക്ഷ്യമാക്കിയിരിക്കുന്നു. എന്നാൽ തിരുവത്താഴ ശുശ്രൂഷയുടെ രാത്രികളിലെല്ലാം വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് കഴിയാവുന്നിടത്തോളം ഇത് നമ്മുടെ കർത്തവ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുശേഷം ഇത് ദൈവത്തിന് ഇഷ്ടമായും കൂടാതെ സഭയ്ക്കും സഹോദരൻ നെവിലിനും ഇഷ്ടമായിരിക്കുന്നുവെങ്കിൽ കർത്താവ് അനുവദിക്കുന്ന പക്ഷം അടുത്ത ഞായറാഴ്ച ഞാൻ വീണ്ടും ഇവിടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ശരിയാണെങ്കിൽ മാത്രമാകുന്നു നോക്കുക. കൂടാതെ അല്പം പോലുമായി എനിക്ക് കഴിയാവുന്നതും എന്നിൽ ശേഷിച്ചിരിക്കുന്ന ശക്തിയുടെ ഓരോ അംശവും ദൈവരാജ്യത്തിന് വേണ്ടി ഇടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓരോ പ്രാണനെയും എങ്ങനെ രക്ഷിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാമോ, അതെല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാരണം അമ്മ ഇന്നൊരു ക്രിസ്ത്യാനിയല്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? നമുക്ക് ആ വാഴ്ത്തപ്പെട്ട ആശ മറ്റ വശത്തില്ലെങ്കിൽ നാം എന്ത് ചെയ്യുമായിരുന്നു? എന്റെ വീടിന് തൊട്ട് താഴെയുള്ള ഒരു നദിയിൽ 31 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അവരെ സ്നാനപ്പെടുത്തിയത് ഓർക്കുന്നു. ഇപ്പോൾ അവർ കടന്നുവന്നെ ആലിംഗനം ചെയ്യുന്നത് എനിക്ക് കാണാൻ കഴിയും. അത് വളരെയധികം അർത്ഥമാക്കുന്നു. ഞാൻ പറഞ്ഞു, അമ്മേ, ഏതെങ്കിലും ഒരു ദിവസം ഒരു മൺകുഴിയിൽ നിന്നെ ഞങ്ങൾ വെക്കും, എന്നാൽ വിശ്വസിച്ച് സ്നാനമേൽക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അതെ, അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി എന്റെ അമ്മയെ കൂടാതെ മറ്റൊരു പ്രാണനെ ഞാൻ ജയിച്ചില്ലെങ്കിലും അതിനുവേണ്ടി സകല പ്രയത്നങ്ങളും കോടിക്കണക്കിന് തുല്യമായി ചെയ്തിരിക്കുന്നു. അതെ അതെ ശ്രീമാൻ, അത് ശരിയാണ്. ഇപ്പോൾ തിരുവെഴുത്ത് വായിക്കുന്നതിന് എന്റെ പക്കൽ രണ്ട് തിരുവെഴുത്തുകളുണ്ട്. അതുകൊണ്ട് അവയിൽ ഒന്ന് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയും അതിനുശേഷം നാം പ്രാർത്ഥിക്കുകയും പിന്നെ മറ്റേത് വായിക്കാനും ആഗ്രഹിക്കുന്നു. എന്നോടൊപ്പം വായിക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ ബൈബിളുകൾ പ്രവൃത്തികളുടെ ഒന്നാം അധ്യായത്തിലേക്ക് തിരിക്കുക. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് രാവിലെ ഞാൻ എന്റെ വിഷയത്തെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് സംസാരിക്കാനായി വളരെയധികം തിരുവെഴുത്തുകളും കുറിപ്പുകളുമുണ്ട്. ഞാൻ നിങ്ങളെ ദീർഘനേരം വരുത്തുകയില്ല. എന്നാൽ ഞാൻ മുറിയിലിരുന്നത് പഠിക്കുന്നതിനു വേണ്ടി ശ്രമിച്ചിരുന്നു. കർത്താവ് എനിക്കൊന്നും തരുന്നില്ല എങ്കിൽ എന്നെ അത് യാതൊരു പ്രയോജനവുമില്ലാത്തതാകുന്നു. സഭയും നിങ്ങൾ എല്ലാവരും ഇതറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത്, ഞാൻ വെറുതെ കാണിക്കപ്പെടുന്നതിനു വേണ്ടി ഇവിടെ വരാറില്ല. ഒരു ശുശ്രൂഷകന്റെ ആവശ്യകത ഇവിടെ ഉണ്ടായിരിക്കുന്നതിന്റെ കാരണത്താൽ ഞാൻ വരാറില്ല. ഈ ദേശത്തുള്ള ഏറ്റവും നല്ല പാസ്റ്റർമാരിൽ ഒന്ന് നമ്മുടേതാകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കൃത്യമായും ശരിയാണ്. ഇതതുകൊണ്ടല്ല, എന്നാൽ ഞാൻ വരുന്നതിന്റെ കാരണം ഈ ജനങ്ങൾക്ക് വേണ്ടി ദൈവം എന്റെ ഹൃദയത്തിൽ ഒരു സന്ദേശം ഇട്ടിരിക്കുന്നുവെന്ന് എനിക്ക് അനുഭവപ്പെടുന്നത് കൊണ്ടാണ്. നോക്കൂ, അതെന്തെങ്കിലും അവരെ സഹായിക്കും. നമ്മുടെ വിലയേറിയ പാസ്റ്ററിനോടൊപ്പം ഞങ്ങൾ രണ്ടുപേരും പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെട്ടിട്ട് ഞങ്ങളുടെ സമയത്തെ ഒത്തൊരുമിച്ചിടുകയും ഞങ്ങൾക്ക് കഴിയാവുന്ന സകല പ്രാണനെയും രക്ഷിക്കുന്നതിനു വേണ്ടി അത് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാവിലെ ഞാൻ ഇവിടെ വന്നതിന്റെ കാരണം പരിശുദ്ധാത്മാവ് എനിക്കൊരു സന്ദേശം നൽകിയിട്ട് അത് സഭയെ സഹായിക്കുമെന്ന് എനിക്ക് അനുഭവപ്പെടുന്നതിന്റെ കാരണത്താലാണ്. ആ കാരണത്താലാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. പ്രവർത്തികളുടെ പുസ്തകത്തിന്റെ ഒന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം തൊട്ട് നമുക്ക് വായിക്കാൻ തുടങ്ങാം.
The former treaties have I made, O Theophilus, of all that Jesus began to do.
തിയോഫിലോസെ, ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം, യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ചായിരുന്നുവല്ലോ. അവൻ കഷ്ടമനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളെ അവർക്ക് കാണിച്ചു കൊടുത്തു.
Being assembled together with them, commanded them that they should not depart from Jerusalem, but to wait for the promise.
അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം.
For John truly baptized with water.
യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനിയേറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു.
When they therefore came together, they
ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്
And you shall be witnesses unto me,
both in Jerusalem, Yehudia, എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ശേഷം അവർ കാണുകെ അവൻ ആരോഹണം ചെയ്തു, ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. പ്രാർത്ഥനയ്ക്കായി ഒരു നിമിഷത്തേക്ക് നമ്മുടെ തലകളെ വണങ്ങാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിന്റെ മുമ്പിൽ ആദ്യമായിട്ട് നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്കായി ഞങ്ങളുടെ നന്ദി അർപ്പിക്കുന്നതിനായി ഞങ്ങൾ കടന്നുവരുന്നു. കൂടാതെ അതിനെല്ലാം ഉപരിയായിട്ട് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാഴ്ത്തപ്പെട്ട ഉറപ്പ് ഞങ്ങളുടെ ഹൃദയത്തിലായിരിക്കുന്നതിന് വേണ്ടിയുമാകുന്നു. മരണത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുകയും നരകത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുകയും പാപത്തിന്റെ ജീവിതത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുകയും ലോകപരമായ കാര്യങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെടുകയും ദൈവപുത്രന്റെ ആ മഹത്തായ കല്യാണ വിരുന്നിലേക്ക് വിളിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. കർത്താവേ, ഇതിനുവേണ്ടി ഞങ്ങൾ അങ്ങേ എത്രമാത്രം സ്നേഹിക്കുന്നു. ഞങ്ങൾക്ക് ജീവനിലും കൂടുതലായി ഇത് നിത്യജീവനാകുന്നു. കർത്താവ് ഇന്ന് രാവിലെ അതിനെ പാട്ടുകളിലും കൃതജ്ഞതയിലും വചനത്തെ പ്രസംഗിക്കുന്നതിലും ഒരുപക്ഷെ അങ്ങേ അറിഞ്ഞുകൂടാത്തവരായി ഇവിടെ സന്നിഹിതരായി ഇരിക്കുന്നവർക്ക് ജീവന്റെ അപ്പത്തെ നുറുക്കുന്നതിലും കൂടെ ഇത് പ്രദർശിപ്പിക്കുന്നതിനായി ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഇന്നത്തെ ഈ ദിവസം നിന്നെ അറിയാത്ത വളരെ പേർക്ക് അവരുടെ പാപങ്ങളെ ഏറ്റുപറയുന്നതിനായി വരുന്നതിനും കർത്താവിന്റെ നാമത്തെ വിളിക്കുന്നതിനും അവരുടെ പാപങ്ങളെ ഏറ്റുപറയുന്നതിൽ കൂടെ അത് മോചിക്കപ്പെടുന്നതിനും സ്നാനപ്പെട്ട് അവരുടെ പാപങ്ങളെ കഴുകിക്കളയുന്നതിനും കാരണമാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും അത് ഞങ്ങളുടെ അതിയായ താൽപര്യവും ഉദ്ദേശവുമാകുന്നു. അതിനുശേഷം പിതാവേ, നീ അവരെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിൽ നിറയ്ക്കുകയും കാരണം അത് ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തത്തിന്റെ മുദ്രയാകുന്നു. ഇന്ന് രോഗികളായും പീഡിതരായും ആവശ്യക്കാരായും ഇവിടെ ആയിരിക്കുന്ന സകലരെയും നീ ഓർക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എന്തുകൊണ്ടാണെന്നാൽ വാസ്തവമായും ലോകം ഒരാവശ്യത്തിന്റെ അവസ്ഥയിലായിരിക്കുകയും അതിന്റെ എല്ലാം കാരണം ഞങ്ങളുടെ രക്ഷയ്ക്കായും ഞങ്ങളുടെ ശരണത്തിനായും ഞങ്ങൾ അങ്ങയിലേക്ക് തിരിയുന്നില്ല എന്നതുമാകുന്നു. ബൈബിളിന്റെ കാലങ്ങളിൽ ജനങ്ങൾ പ്രയാസത്തിലും കുഴപ്പങ്ങളിലുമായിരിക്കുമ്പോൾ അവർ പ്രവാചകന്മാരെ വിളിച്ചിരുന്നതിനെ കുറിച്ച് എപ്രകാരം ഇന്ന് രാവിലെ നമുക്ക് ചിന്തിക്കാൻ കഴിയും. കൂടാതെ ആ കാലങ്ങളിലെ പല മഹാന്മാരായ ജനങ്ങളും പ്രവാചകന്മാർ ഭയാശങ്കകളോട് കൂടിയ മനുഷ്യരാണെന്ന് വിചാരിച്ചിരുന്നു. അതൊരുപക്ഷെ അവർ ആയിരുന്നേക്കാനിടയുണ്ട് എന്നിരിക്കലും അവരുടെ പക്കൽ യഹോവയുടെ വചനമുണ്ടായിരുന്നു. ദൈവമേ, ഇന്ന് എത്രമാത്രം നമുക്കത് ദൈവത്തിന്റെ വചനത്തിലേക്ക് തിരികെ സൂചിപ്പിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. അന്ത്യകാലത്തെക്കുറിച്ചും അതെന്തായിരിക്കുമെന്നും അവർ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ യഥാർത്ഥ ക്രിസ്ത്യാനികളെ പോലെ അവരുടെ സാക്ഷ്യത്തെ നോക്കിയും എന്നിട്ട് പിതാവെ, ലോകത്തിന് സാക്ഷി നൽകുന്നതിനിടയാക്കണമേ. കർത്താവ് ഇത് അനുവദിച്ചറിയണമേ. ഇന്ന് രാവിലെ സമയം ഞങ്ങളുടെ മധ്യ രോഗികളായവരെ സൗഖ്യമാക്കണമേ. കർത്താവെ, ഒരു ക്ഷീണിച്ച് തളർന്ന് രോഗിയായി വിറയ്ക്കുന്ന ഒരു ശരീരത്തിന് അവർ സൌഖ്യമായിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ ആനന്ദിക്കുവാൻ കഴിയുന്നതുപോലെ കഴിയുകയില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ക്രിസ്ത്യാനികളായിട്ട് ഞങ്ങളുടെ സൌഭാഗ്യങ്ങൾ കടിയിൽ നിന്ന് വളരെ ദൂരത്തായി ജീവിക്കുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾ അപ്രകാരം തളർന്നും ക്ഷീണിച്ചും തകർന്നും ദുർബലമായിരിക്കാൻ നീ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞവരായിരിക്കാൻ നീ ആഗ്രഹിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിന്റെ സന്ദേശത്തിനായി മുമ്പോട്ട് കാത്തിരിക്കുമ്പോൾ ഇത് ഞങ്ങൾക്ക് അനുവദിച്ചു തരണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അത് അപേക്ഷിക്കുന്നു. ആമേൻ. ഇപ്പോൾ നിങ്ങൾ വീണ്ടും വിശുദ്ധ യോഹന്നാന്റെ 3-ാം അധ്യായത്തിലേക്ക് തിരിക്കുക. വിശുദ്ധ യോഹന്നാന്റെ 3-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം തൊട്ട് ഏകദേശം 3 വാക്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതിന്റെ ഒരു ചെറിയ വിഷയത്തെ കിട്ടുന്നതിനായി വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് യേശു സംസാരിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ 3:31. അവന്റെ വചനത്തെ ശ്രദ്ധിച്ചു കേൾക്കുക.
He that is of the earth is
മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവൻ. ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികനാകുന്നു, ഭൗമികമായത് സംസാരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവനായി. താൻ കാണുകയും കേൾക്കുകയും ചെയ്തത് സാക്ഷീകരിക്കുന്നു, അവന്റെ സാക്ഷ്യം ആരും കൈക്കൊള്ളുന്നില്ല. അവന്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ദൈവം സത്യവാൻ എന്നുള്ളതിന് മുദ്രയിടുന്നു. ഞാൻ 33-ാം വാക്യം വീണ്ടും വായിക്കാൻ ആഗ്രഹിക്കുന്നു. 33-ാം വാക്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിന് വേണ്ടിയാകുന്നു. അവന്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ദൈവം സത്യവാൻ എന്നുള്ളതിന് മുദ്രയിടുന്നു. ഇന്ന് രാവിലെ ഒരു വിഷയത്തിനായി ഞാനിത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ഒരു സത്യസാക്ഷിയുടെ സാക്ഷ്യം എന്നതാകുന്നു. സാക്ഷ്യവും സാക്ഷിയുമാകുന്നു. ആ കാരണത്താലാണ് ഞാൻ വ്യത്യസ്തമായ 2 തിരുവെഴുത്തുകൾ ഇന്ന് വായിച്ചത്. അവയിൽ ഒന്ന് സാക്ഷ്യവും മറ്റേത് സാക്ഷിയുമാകുന്നു. ഒരു സാക്ഷ്യം ഒരു വ്യക്തിക്ക് സാക്ഷീകരിക്കുന്നതിന് മുമ്പായി ഒരനുഭവം ഉണ്ടായിരിക്കണം. നിങ്ങൾ ഒരു കച്ചേരിയിൽ സാക്ഷ്യം നൽകുന്നതിനായി വിളിക്കപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ സാക്ഷീകരിക്കുന്നതിന് മുമ്പായി എന്തെങ്കിലും അതിനെക്കുറിച്ച്
അറിഞ്ഞിരിക്കണം.
ഒരു സാക്ഷി എന്തോ ഒരു കാര്യം കണ്ടിരിക്കുകയും അത് സത്യമാണെന്ന് അറിയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അവർ സാക്ഷ്യം നൽകുന്നതിനായി വിളിക്കപ്പെടുന്നു. അതിനുശേഷം ഒരു സാക്ഷിക്ക് താൻ എന്താണ് പറയുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ആ വ്യക്തി ഇന്ന ഇന്ന കാര്യത്തെക്കുറിച്ച് ആരോ എന്നോട് പറഞ്ഞു എന്നായിരിക്കാൻ പാടില്ല. അവൻ സ്വയം ഒരു സാക്ഷിയായിരിക്കണം. അല്ലാത്ത പക്ഷം ആ രംഗത്തിന് സാക്ഷിയായിരിക്കാൻ കഴിയുന്ന മറ്റാരെയെങ്കിലും കുറിച്ച് അവൻ സംസാരിക്കുകയാണ്. അങ്ങനെയായിരിക്കെ നമ്മുടെ സഭയിൽ നിന്ന് തന്നെ ജീവിതം അത്രമാത്രം ക്ഷണഭങ്കുരമാണെന്നും മരണം നിശ്ചിതമായൊരു കാര്യമാണെന്ന് കണ്ടിരിക്കെ നാം സംസാരിക്കുന്നതായി ഈ കാര്യങ്ങൾ ശരിയാണെന്ന് നിശ്ചിതമായ ഒരു സ്ഥാനത്ത് നമുക്ക് എത്തേണ്ടത് ആവശ്യമായിരിക്കുന്നു. അതിനെ നാം യാദൃച്ഛികമെന്ന് പറയാറുള്ളതുപോലെ അത് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അത് ശരിയാണെന്ന് നിങ്ങൾക്ക് നിശ്ചിതമായ ഉറപ്പുണ്ടായിരിക്കണം. കാരണം ഏത് തരത്തിൽപ്പെട്ട ഒരു അന്ത്യത്ത് നാം എത്തിച്ചേരുമെന്ന് നമുക്ക് തന്നെ അറിയില്ല. വിശ്വാസിയുടെ സുരക്ഷയുടെ കാര്യത്തിൽ ഞാനൊരു കാൽവനിസ്റ്റുകാരനായ ചിന്താഗതിക്കാരനായിരിക്കുന്നതിന്റെ കാരണം ഒരു പുരുഷനോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോ അവരുടെ ശരിയായ മനസ്ഥിതിയിലായിരിക്കുമ്പോൾ അത് കർത്താവായ യേശുവിനെ സ്വീകരിക്കുന്നതിനുള്ള സമയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതിനാലാണ്. എന്നേക്കുമായി ഒറ്റവട്ടം തന്നെ അവിടെ എല്ലാം ശരിയാക്കിക്കൊള്ളുക. കാരണം നാം വഴിയുടെ അവസാനത്തെത്തുമ്പോൾ എവിടെ എപ്രകാരം നാം രോഗിയായിരിക്കാൻ പോകുന്നുവെന്ന് നമുക്ക് തന്നെ അറിയില്ല. നമ്മുടെ മനസ്സിൽ നാം രോഗിയായിരിക്കാനും ഒരുപക്ഷെ ഒരു പനി പിടിച്ചിട്ട് അത് നമ്മുടെ തലച്ചോറിനെ പാകം ചെയ്തിട്ട് നമ്മുടെ വഴിയുടെ അവസാനം നാം എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തെന്നിരിക്കാം, നമുക്കറിയില്ല. എന്നാൽ നാം ക്രിസ്തുവിൽ നങ്കൂരമിട്ട് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ എന്തുതന്നെ രോഗം വന്നാലും നാം പോകുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തുതന്നെ ആയിരുന്നാലും അത് ശരിയായി കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ വീണ്ടെടുപ്പ് നാളിനായി നാം മുദ്രയിടപ്പെട്ടിരിക്കുന്നു. എഫെസ്യർ 4:30 പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി, നിങ്ങളുടെ മരണനാളിനായിട്ടല്ല വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. മരണത്തിന് ശേഷവും നിങ്ങൾ അപ്പോഴും മുദ്രയിടപ്പെട്ടിരിക്കുന്നു. സാക്ഷീകരിക്കുന്നതിനു വേണ്ടി ജനങ്ങളുടെ മനസ്സിൽ വളരെ കാര്യങ്ങളും വളരെ ചോദ്യങ്ങളും ഉണ്ടായിരിക്കുന്നു, കൂടാതെ എന്റെ മനസ്സിലുമാകുന്നു. കുറച്ചാഴ്ചകൾക്ക് മുമ്പ് എന്റെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് കേൾക്കാൻ കഴിയുകയും ഞാൻ കിടക്കയ്ക്കരികിലും എന്റെ സഹോദരി എന്റെ ഒരു വശത്തുമായി നിന്നിരുന്നു. അമ്മ ഞങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു, എന്റെ ആദ്യത്തേതും അവസാനത്തേതുമാകുന്നു. ഞാൻ അവരുടെ ആദ്യജാതനും ഡെലോറസ് അവരുടെ അവസാനത്തേതുമായിരുന്നു. ഞങ്ങൾക്കിടയിലായിട്ട് 9 കുട്ടികളുണ്ടായിരുന്നു, അല്ലെങ്കിൽ 9 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുമായിരുന്നു. അപ്പോൾ അമ്മ ഇപ്രകാരം പറയാൻ തുടങ്ങി, ബിൽ നീ എന്നെ പോഷിപ്പിച്ചു, കാരണം ഞാൻ ശുശ്രൂഷയിലായിരിക്കും അത് ചെയ്യുന്നതിന് ഞാൻ കൂടുതൽ കഴിവുള്ളവനായിരുന്നു. എന്നിട്ട് പറഞ്ഞു, കൂടാതെ നീ എന്നെ പരിപാലിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഡെലോറസ് നീ എന്നെ സ്നേഹിക്കുകയും വീട്ടുജോലികൾ ചെയ്യുന്നതിനും കഴുകുന്നതിനും അങ്ങനെ എല്ലാ കാര്യത്തിനും എന്നെ സഹായിക്കുകയും ചെയ്തു. അതിനുശേഷം പറഞ്ഞു, ബിൽ നീ എന്നെ ക്രിസ്തുവിലേക്ക് നയിക്കുകയും എന്നെ ആത്മീയമായി സംരക്ഷിക്കുകയും ചെയ്തു. ഞാൻ തെറ്റായിരുന്നപ്പോൾ എന്റെ തെറ്റുകളെ നേരാക്കുന്നതിന് അതിനെപ്പറ്റി എന്നോട് പറയാൻ നീ മടിച്ചിരുന്നില്ല. ഞാൻ പറഞ്ഞു, അമ്മേ, നിന്റെ മക്കളായ ഞങ്ങളിൽ ചിലർ മദ്യപിക്കുകയും ഞങ്ങൾ നിന്റെ ഹൃദയം തകർക്കുകയും ചെയ്തിരിക്കുന്നു. ഒരമ്മയുടെ സ്നേഹത്തെ പോലെ അവർ പറഞ്ഞു, ബില്ലി, അതെല്ലാം കൂടി ഒരു വലിയ ചക്രത്തെ ഉണ്ടാക്കുന്നതിന് എടുക്കപ്പെടുന്നു. ഞാൻ പറഞ്ഞു, അമ്മേ, അവർ തിരികെ വീട്ടിലേക്ക് പോകുകയില്ലെന്ന്, അല്ലെങ്കിൽ തിരികെ മാപ്പിൾ 409 പോകുകയില്ലെന്ന് അവർ അറിഞ്ഞിരുന്നു. അപ്രകാരം എന്നോട് പറഞ്ഞിരിക്കുകയും ഞാൻ പറഞ്ഞു, അമ്മേ, ഞാനൊരു ബാലനായിരിക്കുമ്പോൾ തന്നെ ഒരു ദൈവമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നു, കാരണം അവന്റെ വ്യക്തിത്വത്തെ വ്യത്യസ്ത രൂപങ്ങളിൽ ഞാൻ കണ്ടിരുന്നു. ആദ്യമായിട്ട് പറഞ്ഞാൽ യൂട്ടിക്ക പൈക്കിലുള്ള ശ്രീമാൻ വാഥന്റെ വീടിന്റെ ഒരു വശത്തായി ഞങ്ങൾ കുടുംബമായി താമസിക്കുകയും ഒരു സഭയെക്കുറിച്ച് യാതൊന്നും അറിയാമായിരുന്നുമില്ല. അവർ കത്തോലിക്കരായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാനിത് പഠിക്കാൻ തുടങ്ങി. കത്തോലിക്ക സഭ പറയുന്നത് ദൈവം തന്റെ മഹത്തായ ശക്തിയെ തന്റെ സഭയ്ക്ക് കൊടുക്കുകയും എന്നിട്ട് സഭയോട് അവർ വിശ്വാസികളുടെ ഒരു ദേഹമായിരിക്കെ നിങ്ങൾ എന്ത് ചെയ്താലും അത് കുഴപ്പമില്ല എന്നും മറ്റുമാകുന്നു. ഞാൻ പറഞ്ഞു എങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പഠിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ 900 വ്യത്യസ്തമായ വിശ്വാസികളുടെ വിഭാഗീയ ദേഹങ്ങളുണ്ട് എന്ന് ഞാൻ കണ്ടുപിടിക്കുന്നതിനിടയായി. അങ്ങനെ ദൈവം തന്റെ സഭയ്ക്ക് അധികാരത്തെ കൊടുത്തിട്ട് അവരോട് ഈ വചനത്തെ ഉപേക്ഷിച്ച് കളഞ്ഞേക്കുക, നിങ്ങൾക്കതിന്റെ ആവശ്യമില്ല, ഇത് വെറും ഒരു ചരിത്രം മാത്രമാണ് എന്ന് പറഞ്ഞിരിക്കുന്നുവെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മുമ്പോട്ട് പോയി നിങ്ങൾ പറയുന്നതെന്തും ശരിയായിട്ട് അത് ചെയ്യാൻ കഴിയും. ബൈബിൾ പറയുന്നതല്ല, സഭ പറയുന്നതാണ്. സഭ എന്താണോ പറയുന്നത് അതാണ്. അമ്മേ, എനിക്ക് വിശ്വാസത്തെ എങ്ങും അടിസ്ഥാനപ്പെടുത്താൻ കഴിയുന്നില്ല. കാരണം കത്തോലിക്ക സഭ ഒരു കാര്യം പറയുകയും ലൂഥറൻ സഭ ഇതിപ്രകാരമാണെന്ന് പറയുകയും മെത്തഡിസ്റ്റ് സഭ അല്ല, അവർ രണ്ടുപേരും തെറ്റായിട്ട് ഇതിപ്രകാരമാണെന്ന് പറയുകയും ബാപ്റ്റിസ്റ്റ് സഭ ഇത് മറ്റേതോ രീതിയിലാണെന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ 900 വ്യത്യസ്തമായ വിശ്വാസങ്ങളാകുന്നു. എനിക്ക് അവയിലൊന്നും എന്റെ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്താൻ കഴിയുന്നില്ല. എന്നാൽ ഞാൻ പറഞ്ഞു, അമ്മേ, ഞാൻ എന്താണ് ചെയ്തതെന്നാൽ ഞാൻ തിരികെ ചെന്ന് ബൈബിൾ വായിച്ചു. എന്നിട്ട് അപ്പോസ്തോലന്മാർ പഠിപ്പിച്ചിരുന്ന അതേ രീതിയിൽ ഞാൻ പഠിപ്പിച്ചു. ഞാൻ ഒരംശം പോലും അതിൽ നിന്ന് വിഭിന്നമായില്ല. അവിടെ അവർ സ്നാനം യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞിരുന്നിടത്ത് ഞാനും സ്നാനം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്ന് തന്നെ പറഞ്ഞു. അവിടെ അവർ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറഞ്ഞിരുന്നിടത്ത് ഞാനും പരിശുദ്ധാത്മ സ്നാനം എന്ന് പറഞ്ഞു. അവർ പഠിപ്പിച്ചിരുന്ന അതേ രീതിയിൽ ഞാനും പഠിപ്പിച്ചു. അമ്മേ, അവർക്ക് കിട്ടിയ അതേ ഫലം എനിക്കും കിട്ടി. അവരുടെ ഉപദേശങ്ങളാൽ വന്നിരുന്ന അതേ ദൈവം തന്നെ നമ്മുടെ മധ്യ വന്നിട്ട് പിൻസമയത്ത് ചെയ്ത അതേ കാര്യങ്ങളെ നമ്മുടെ ഇടയിൽ ചെയ്തു. അവൻ ഇന്നും അത് നമുക്ക് വേണ്ടി ചെയ്യുന്നു. ആ കാരണത്താൽ അവന്റെ വാഗ്ദത്തം എന്നത് എന്റെ രക്തം കുടിക്കുകയും എന്റെ മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് നിത്യജീവനുണ്ട്, അന്ത്യനാളിൽ ഞാൻ അവരെ ഉയർപ്പിക്കും. വചനം ദൈവത്തിന്റെ സാക്ഷ്യമാകുന്നു. ഇന്ന് രാവിലെ സമയം നമുക്ക് വിളിക്കാൻ കഴിയുന്ന മറ്റ് പല സാക്ഷികളുമുണ്ട്. അവയിലൊന്നായ വൃക്ഷത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഇത് ശരത്കാലമായിട്ട് ഇപ്പോൾ ഇവിടെ ശരത്കാലം എത്തിയിരിക്കുന്നു. നമുക്ക് റിലേ എടുക്കാം, അതൊരു ജീവനെ പോലെയാണ്. നാം വീണ്ടും ജനിച്ചവരാണെങ്കിൽ നാം ജീവന്റെ വൃക്ഷത്തിൽ ഒരു ഇലയാകുന്നു. നാം ഇവിടെയുള്ള കാടുകളിൽ കാണുന്ന ഈ വൃക്ഷത്തിലുള്ള ഇലയിൽ നിന്നും ജീവൻ വലിച്ചെടുക്കപ്പെടുകയും ജീവൻ അവസാനം അതിനെ വിടുകയും ചെയ്യുന്നു. ആ കാരണത്താൽ ഇലയ്ക്കുണ്ടായിരുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ആ ജീവൻ ഇലയെ വിട്ടുപോകുകയും ആ ജീവൻ ഇലയെ വിട്ടുപോകുമ്പോൾ ഇല താഴേക്ക് വീഴുകയും ചെയ്യുന്നു. നാം നമ്മുടെ ജനലുകളിൽ കൂടെ ഇപ്പോൾ അത് നോക്കുമ്പോൾ നമുക്കത് തീർച്ചയായ ഒരു കാര്യമാകുന്നു. ജീവൻ ഇലയെ വിട്ടു കഴിയുന്ന ഉടനെ തന്നെ ഇല നിലത്ത് വീഴുന്നു. ആ ദേഹത്തെയാണ് നാം അടക്കുന്നത്. എന്നാൽ ഇലയിലുണ്ടായിരുന്ന ജീവൻ അത് വന്നിരുന്നതായ വേരിലേക്ക് മരത്തിൽ കൂടെ തിരികെ പോകുന്നു. അവിടെ അത് മറ്റൊരു കാലം വരുന്നതുവരെ ഈ വൃക്ഷത്തിന്റെ വേരിൽ ശേഷിക്കുന്നു. കാരണം ഈ കാലത്ത് സൂര്യൻ വലയം ചെയ്ത് കഴിയുകയും അല്ലെങ്കിൽ ഭൂമി സൂര്യനെ വലയം ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ സഞ്ചാരപഥത്തിൽ കൂടെ പോയിട്ട് അത് വളരെ ദൂരത്തായിരിക്കുകയും തണുത്ത കാലാവസ്ഥ ഭൂമിയെ പ്രയാണം ചെയ്യുകയും ചെയ്യുന്നു. ആ കാരണത്താൽ ഭൂമി വീണ്ടും വലയം വെച്ച് തിരികെ വരുന്നതുവരെ വേര് ഇലയിലുള്ള ജീവനെ പിടിച്ചുവെക്കുകയും അത് കഴിയുമ്പോൾ പിന്നെ ഇലയെ വീണ്ടും തിരികെ വരുന്നതിൽ നിന്നും മറച്ചുവെക്കുന്നതിന് ഒരിക്കലും യാതൊരു വഴിയുമില്ല. സൂര്യൻ തിരികെ വരുന്നത് തീർച്ചയായിരിക്കുന്നത് പോലെ തന്നെ അത് തിരികെ വരും. എന്നാൽ അത് തിരികെ വരുന്നതിന് മുമ്പ് മറ്റൊരു കാലത്തിനായി കാത്തിരിക്കേണ്ടതുണ്ട്. ഇന്ന് നമുക്കത് ദൈവത്തിന്റെ സൃഷ്ടിയുടെ സാക്ഷിയായി ഒരു മഹത്തായ സാക്ഷ്യം നൽകുന്നു. കാരണം നാം നമ്മുടെ മർത്യജീവന്റെ കാലത്ത് കുഞ്ഞുങ്ങളെ വളർത്തുകയും വിവാഹിതരാകുകയും കുടുംബങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ട് ഇതൊരു ജീവിതമായിരിക്കുകയും അല്ലെങ്കിൽ ഒരു മർത്യജീവന്റെ കാലമാകുകയും ആകുന്നു. എന്നാൽ നാം മേലെ നിന്ന് ജനിച്ചു കഴിയുമ്പോൾ നമ്മുടെ ദേഹം അത് വന്നിരുന്നതായ പൊടിയിലേക്ക് തിരികെ ചേരുകയും ആത്മാവ് അത് വന്നിരുന്നിടത്തേക്ക് പോകുകയും അല്ലെങ്കിൽ ശരിയായി പറഞ്ഞാൽ അത് നൽകപ്പെട്ടവനായ ദൈവത്തിങ്കിലേക്ക് തിരികെ പോകുകയും ചെയ്തിട്ട് മറ്റൊരു കാലം അവിടെ കടന്നുവരുന്നു. ആ കടന്നുവരുന്നതായ കാലം അമർത്യകാലമാകുന്നു. അപ്പോൾ ദൈവപുത്രൻ തന്റെ ചിറകുകളിൽ രോഗോപശാന്തിയോടുകൂടി ഉദിക്കുമ്പോൾ ഈ ദേഹങ്ങളെ ഇനിയും പൊടിയിൽ പിടിച്ചു വെക്കുന്നത് പരിപൂർണമായും അസാധ്യമായിരിക്കും. അവർ ദൈവപുത്രന്റെ തേജസ്സിൽ കടന്നുവരും. പ്രകൃതി തന്നെ അത് സ്വയം സാക്ഷീകരിക്കുന്നു. അതുകൊണ്ട് നാം ഒരു ക്രിസ്ത്യാനിയും ആത്മാവിൽ ജനിച്ചവനുമാണെങ്കിൽ മരണത്തിന് നമുക്ക് വിജയമല്ലാതെ മറ്റു യാതൊന്നും തരാൻ കഴിയുകയില്ല. കാരണം സാത്താൻ ഇപ്പോഴും അധികാരമുള്ള ഈ പഴയ നശ്വരമായ ശരീരം ഭൂമിയിലെ പൊടിയിലേക്ക് ചേരും. എന്നാൽ ആ കാലം വരുമ്പോൾ ഇതിപ്പോൾ ഒരു ശരിയല്ലാത്ത കാലമാകുന്നു, ഇത് മർത്യകാലമാകുന്നു. എന്നാൽ അമർത്യനാവൻ വരുമ്പോൾ അമർത്യകാലം വരും. അവൻ തന്നോടൊപ്പം ഭൂമിയിൽ നിന്നും തന്റെ അടുക്കലേക്ക് തിരികെ എത്തിയ അമർത്യ ആത്മാക്കളെയും കൊണ്ടുവരികയും മഹത്തായ ആയിരം ആണ്ട് വാഴ്ചക്കാലത്തേക്ക് അവർ വീണ്ടും പുനരുത്ഥാനത്തിൽ കടന്നുവരികയും അവന്റെ തേജസ്സിൽ വിളങ്ങുകയും ചെയ്യും. ഭൂമിയിലുള്ള സകലതും ഒരു സാക്ഷ്യം നൽകുന്നു. സൂര്യൻ കിഴക്കുതിച്ചിട്ട് ജീവന്റെ ആരംഭത്തെ കാണിക്കുകയും വൈകിട്ട് അസ്തമിക്കുകയും ചെയ്യുന്നു. അധികാലത്ത് പക്ഷികൾ ഉണർന്നു പാടുകയും അവ സന്തോഷിക്കുകയും നമുക്ക് പുതുമ അനുഭവപ്പെടുകയും ചെയ്യുന്നു. വൈകിട്ട് സൂര്യൻ അസ്തമിക്കുമ്പോൾ നാം ക്ഷീണിച്ചു പോകുന്നു. ഒരു ജീവനും ഒരു മരണവും ഒരു ദിവസം ജനിക്കുന്നതിനും ഒരു ദിവസം പോകുന്നതിനുമുണ്ടെന്ന് ഇത് സാക്ഷ്യം നൽകുന്നു. ഒരു വൃക്ഷം വളരുകയും ഇലകൾ താഴെ വീഴുകയും ചെയ്യുന്നു. വൃക്ഷത്തിന്റെ വേരിൽ ഈ ജീവൻ ആരംഭിച്ചിടത്ത്, ഇത് തുടങ്ങിയിടത്ത്, ആ വേരുകളിൽ ദൈവം അത് സംരക്ഷിക്കുകയും അവിടെ നിന്നും തണൽ നൽകുന്നതിന് പോയിട്ട് വീണ്ടും തിരികെ അത് ആരംഭിച്ചിടത്തേക്ക് വിശ്രമിക്കുന്നതിനും വേറൊരു കാലത്തേക്ക് വരുന്നതിനുമായി വിശ്രമിക്കുന്നു. ഒരു പൂവിലുള്ള ജീവൻ അതിന്റെ വിത്തിൽ നിന്നും നിലത്ത് വീഴുകയും അതെവിടേക്ക് പോകുന്നുവെന്ന് നാം അറിയുക പോലും ചെയ്യുന്നില്ല. വിത്തിൽ നിന്നും മാംസള ഭാഗം മുഴുവൻ പോകുകയും വിത്ത് മണ്ണിലഴുകയും ചെയ്യുന്നു. എന്തിരിക്കലും അതിലൊരു ജീവനുണ്ടായിട്ട് വീണ്ടും ഒരു പുനരുത്ഥാനത്തിനായി മറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും ഒരു സാക്ഷ്യം നൽകിക്കൊണ്ട് സംസാരിക്കുന്നു. ലോകം മുഴുവൻ വളരെയധികം യാത്ര ചെയ്യുന്നതിനുള്ള ഒരു സൌഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ വ്യത്യസ്തമായ മതങ്ങളെ കേട്ടിട്ടുണ്ട്. ഞാൻ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളെയും കേട്ടിട്ടുണ്ട്. ഞാൻ മുഹമ്മദീയരെയും ബുദ്ധരെയും ഷിയായിട്സുകാരെയും ജൈനികളെയും അങ്ങനെ വളരെ വ്യത്യസ്തമായ അവരുടെ മതപരമായ കാഴ്ചപ്പാടുകളെയും അവരുടെ ദേവന്മാരെയും ദേവതമാരെയും അതുപോലെയുള്ള കാര്യങ്ങളെയും കേട്ടിട്ടുണ്ട്. എന്നാൽ അവരിൽ ഒറ്റ ഒരുത്തർക്ക് പോലും അവരുടെ പക്കൽ സത്യത്തിന്റെ ഒരു അംശം പോലുമില്ല. ഈ ക്രിസ്തീയ മതം യഥാർത്ഥ മതമാകുന്നു. അത് മരണവും അടക്കവും പുനരുത്ഥാനവുമാകുന്നു. പ്രകൃതി മുഴുവനും ആകാശവും ഭൂമിയും സ്വയം അത് സാക്ഷീകരിക്കുന്നു. എല്ലാ ദിവസവും ഒരു മരണവും അടക്കവും പുനരുത്ഥാനവും ഉണ്ടെന്ന് ദൈവത്തിന് തന്റെ ജനങ്ങളോടുള്ള സാക്ഷ്യമാകുന്നു. ഓരോ കാലങ്ങളും നമ്മുടെ തലയ്ക്ക് മേൽക്കൂടി കടന്നുപോകുകയും നാം മരണവും അടക്കവും പുനരുത്ഥാനവും കാണുന്നു. അതുകൊണ്ട് ഇത് സത്യമാണെന്ന് നാം അറിയുന്നു. ക്രിസ്തുമതം അടിസ്ഥാനപരമായ ഒരു സത്യമാണ്. അത് അതിന്റെ സാക്ഷ്യം നൽകുന്നു. അതൊരു വലിയതും പരമോന്നതമായ ബുദ്ധിശക്തിയാൽ ഒരു ഉദ്ദേശത്തെ നിർവഹിക്കുന്നതിനായി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു എന്ന് കാണിക്കുന്നു. അതൊരു ഉദ്ദേശത്തിന് വേണ്ടി ഇവിടെയായിരിക്കുന്നു. ദൈവത്തിന് പ്രകാരം വൃക്ഷങ്ങളെ സൃഷ്ടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അവ തമ്മിൽ ഒന്നിൽ നിന്നും മറ്റൊന്ന് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നുവെങ്കിലും ദൈവം ഇപ്രകാരം അവയെ ഉണ്ടാക്കി. ദൈവം അവയെല്ലാം തന്റെ ഉദ്ദേശത്തിന് വേണ്ടി ഉണ്ടാക്കിയും സാക്ഷ്യത്തിന് വേണ്ടിയും പ്രമാണത്തിന് വേണ്ടിയും ഉണ്ടാക്കിയിരിക്കുന്നു. അവന് വൃക്ഷങ്ങളെ പാറകളെ പോലെയോ മറ്റെന്തോ ആയിട്ടുണ്ടാക്കാമായിരുന്നു. താൻ ആഗ്രഹിക്കുന്ന ഏത് രീതിയിലും അവന് വൃക്ഷങ്ങളെ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. പൂക്കളെ താൻ ആഗ്രഹിക്കുന്ന ഏത് രീതിയിലും അവൻ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ അവനവയെ സാക്ഷ്യം വഹിക്കുന്നതിനായി ഉണ്ടാക്കി. കാരണം അവർ ദൈവത്തിന്റെ സാക്ഷികളാകുന്നു. മറ്റുള്ള മതങ്ങളെല്ലാം വ്യാജമാണെന്നും യേശുക്രിസ്തു സത്യമാണെന്നുമുള്ളതിന് അവയെല്ലാം ഒരു സത്യസാക്ഷിയാകുന്നു. മരണവും അടക്കവും പുനരുദ്ധാനവും നാം നിത്യമായി മരിച്ചുപോയിട്ടില്ലെന്നും എന്നാൽ നാം വീണ്ടും ജീവിക്കുമെന്നുള്ളതിന് സാക്ഷ്യം നൽകുന്നു. അതൊരു പരമോന്നതമായ ബുദ്ധിശക്തിയെ കാണിക്കുന്നു. സമയം അനുവദിക്കുന്നുവെങ്കിൽ നാം വളരെ ദീർഘമായിട്ട് ഇതെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നാം വീണ്ടും സംസാരിക്കാനിടയുണ്ട്. അത് നമ്മെ തന്നെ മാതൃകയാക്കുന്നതിനല്ല. ഈ കൂടാരത്തിൽ തന്നെ നമുക്ക് നമ്മുടെ സ്വന്തമായ ഉപദേശങ്ങളും നമ്മുടെ സിദ്ധാന്തങ്ങളും ഉണ്ടായിരിക്കുന്നത്. എനിക്ക് ശരിയായി തോന്നുന്ന കാര്യങ്ങളെ പഠിപ്പിക്കാൻ കഴിയുന്ന സ്ഥലവും ഇത് തന്നെയാണ്. നമുക്ക് പ്രത്യക്ഷമായിരിക്കുന്ന ദൈവകൃപയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മറ്റൊരു ബുദ്ധിശക്തിയെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആദ്യത്തെ കാര്യം വേരും രണ്ടാമത്തെ കാര്യം തണ്ടും മൂന്നാമത്തെ കാര്യം ഫലവും അങ്ങനെ അത് അവസാനിക്കുകയുമാണ്. വേര് നീതീകരണവും തണ്ട് ശുദ്ധീകരണവും ഫലം യഥാർത്ഥ വിത്തുമാകുന്നു. അത് മാർട്ടിൻ ലൂഥറും ജോൺ വെസ്ലിയും പരിശുദ്ധാത്മാഭിഷേകമാകുന്നു. നീതീകരണവും ശുദ്ധീകരണവും പരിശുദ്ധാത്മാഭിഷേകമാകുന്നു. നമ്മുടെ തിരുവെഴുത്തിലുള്ള കാഴ്ചപ്പാടിന് അത് സാക്ഷ്യം നൽകുന്നു. എന്റെ പക്കൽ ഒരു ഡസനോളം കാര്യങ്ങൾ ഇവിടെ കുറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത് പല വ്യത്യസ്തമായ കാര്യങ്ങളെയും സാക്ഷ്യം വഹിക്കുന്നതിനെ കുറിച്ച് എനിക്ക് പറയാൻ കഴിയും. പ്രാകൃതികമായ കാര്യങ്ങളെ നോക്കുന്നതിൽ കൂടെ അവ ആത്മീയ കാര്യങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നു. നീതീകരണം വേരും ശുദ്ധീകരണം തണ്ടും പരിശുദ്ധാത്മാഭിഷേകം ഫലവുമായിട്ട് അത് വേരിന്റെയും തണ്ടിന്റെയും ഫലമായി കടന്നു വരുന്നു. ആ വേര് ഒരു വിത്തിൽ നിന്നും വരുന്നു. വേര് മണ്ണിലേക്ക് പോയത് എന്താണോ അതുപോലെ തന്നെ വീണ്ടും വന്നിരിക്കുന്നു. അങ്ങനെ ഇന്ന് നാം ലൂഥറിന്റെ കാലത്തുകൂടി ജീവിക്കുകയും വെസ്ലിയുടെ കാലത്തുകൂടി ജീവിക്കുകയും ചെയ്തിട്ട് ഇപ്പോൾ പെന്തിക്കോസ്തുകാരുടെ വീണ്ടെടുക്കപ്പെട്ടവരുടെ കാലത്തുകൂടി ജീവിക്കുന്നു. എന്താകുന്നു ഇത്? പെന്തക്കോസ്തു നാളിൽ നട്ടിരുന്ന അതേ കാര്യമായ അതേ സഭയെ തന്നെ വീണ്ടും തിരികെ കൊണ്ടുവരികയാണ്. പ്രകൃതി സ്വയം അതിന് സാക്ഷ്യം നൽകുന്നു. മരണത്തിനും അടക്കത്തിനും പുനരുത്ഥാനത്തിനും അത് സാക്ഷ്യം നൽകിയിരുന്നത് പോലെ തന്നെ സാക്ഷ്യം നൽകുന്നു. ഹോ നിത്യനായ ദൈവവും അവന്റെ സാക്ഷ്യങ്ങളുമാകുന്നു. നമുക്ക് ചുറ്റുമായി ഒന്ന് നോക്കുവാൻ മാത്രം കഴിഞ്ഞാൽ എല്ലായിടത്തും ദൈവത്തെയും അവൻ ദിവസേന സാക്ഷീകരിക്കുന്നതും ശ്രദ്ധിക്കുവാൻ കഴിയും. നാമപ്രകാരം അറിഞ്ഞുകൊണ്ടും അജ്ഞതയോടും ആ എളിമയേറിയ കാര്യങ്ങളിൽ ഇടറിപ്പോകുന്നു. കാരണം സകല വൃക്ഷങ്ങളും നമ്മോട് പ്രസംഗിക്കുന്നു, സകല പൂക്കളും നമ്മോട് പ്രസംഗിക്കുന്നു, സകല പൂന്തോട്ടങ്ങളും നമ്മോട് പ്രസംഗിക്കുന്നു, ലോകം മുഴുവൻ തന്നെയും നമ്മോട് പ്രസംഗിക്കുന്നു. ദൈവം ദൈവവും നാം അവന്റെ മഹത്വവും കാണുന്നു. എന്നിട്ടും നാം അറിഞ്ഞുകൊണ്ട് അതിൽ ഇടറിപ്പോകുകയും ഈ കാര്യങ്ങളെ കൈമാറ്റം ചെയ്യുകയും ഇപ്രകാരമുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ കണ്ണുകളെയും നമ്മുടെ വിചാരങ്ങളെയും ലൌകികമായ വ്യർത്ഥ കാര്യങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞു കളയുകയും നമ്മുടെ ജീവിതങ്ങളെ ആധിപത്യം ചെയ്യാൻ നാം അനുവദിച്ചിരിക്കുന്ന ആത്മാവിന്റെ മോഹങ്ങളെ സന്തുഷ്ടമാക്കുകയും ചെയ്യുന്നു. ആ ആത്മാവിനെ ഒഴിവാക്കിയിട്ട് എപ്രകാരം ദൈവത്തിന്റെ ആത്മാവിനെ നാം പ്രാപിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. സകല സൃഷ്ടിയും എല്ലായിടത്തും സാക്ഷീകരിക്കുന്നു. ആകാശങ്ങളും ആകാശവിധാനങ്ങളും അങ്ങനെ വളരെയധികം കാര്യങ്ങളാകുന്നു. ഇന്നലെ ഞാൻ എന്റെ പഠനത്തിലായിരിക്കുമ്പോൾ ഇത് കുറിച്ചെടുക്കുകയുണ്ടായി. അതിലേക്ക് കടക്കാൻ എനിക്ക് നേരമുണ്ടാകുകയില്ല. ദൈവം സൃഷ്ടിച്ചതായ ഏതൊരു കാര്യത്തെയും നിങ്ങൾ ചുറ്റുമായി നോക്കിയിട്ട് അതവന്റെ മഹത്വത്തിന് സാക്ഷ്യം നൽകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ദൈവത്തിന്റെ ഏത് സൃഷ്ടിയും ദൈവത്തിനും അവന്റെ ഉദ്ദേശത്തിനും സാക്ഷ്യം നൽകുന്നു. അതാ വലുതും പരമോന്നതമായ ബുദ്ധിശക്തിയെ കാണിക്കുന്നു. ഞാൻ മലയുടെ മുകളിൽ നിന്നുകൊണ്ട് മുരടിച്ച് ഹിസ്രകായ ചെടികളും അതിൽ അത്രയും മാത്രം ഉയരമുള്ളതായിട്ട് ആടുകൾ കാട്ടുചെമ്മരിയാടുകൾ അത് തിന്നുകയും അവിടെയുള്ള ഈ ചെടികളെ അത് കടന്നു വരുന്നത് കാണുകയും ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി താഴോട്ട് പോയാൽ ഒരു വ്യത്യസ്തമായ പ്രകൃതത്തോടു കൂടിയ വ്യത്യസ്തമായ ഇനത്തിൽപ്പെട്ട ഒരു വ്യത്യസ്തമായ സ്ഥലത്ത് ജീവിക്കുന്ന വിഷിച്ചെടികളെ കാണാൻ കഴിയും. കുറച്ചുകൂടി താഴോട്ട് പോയാൽ കാറ്റാടി മരങ്ങൾ കാണും. വീണ്ടും കുറച്ചുകൂടി പോയാൽ ഇലകൾ സദാ ചലിക്കുന്ന പോപ്പുലാർ വൃക്ഷങ്ങളാകുന്നു. അവിടെ നിന്നും നിങ്ങൾ പച്ചക്കുത്തി കാട്ടിലെത്തുന്നു. അവിടെ നിന്നും നിങ്ങൾ പച്ച പുല്ലുകളിലെത്തുന്നു. അവിടെ നിന്നും നിങ്ങൾ കാട്ടുപുല്ലുകളിലെത്തുന്നു. അവിടെ നിന്നും യാതൊന്നുമില്ലാത്തതായ മരുഭൂമിയിലെത്തുന്നു. അവയോരോന്നും ഒരു കോശവും അതിന്റെ സ്വന്തമായ ഒരു ജീവനും അതിന്റെ പരിസ്ഥിതിയെയും അതെവിടെ ജീവിക്കുന്നുവെന്നും ഉള്ളതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരു ബുദ്ധിശക്തിയുള്ള ദൈവത്തിന് മാത്രമേ അപ്രകാരം ഒരു ചാര്യം ചെയ്യാൻ കഴിയുകയുള്ളൂ. അവയോരോന്നും ഒരു വ്യക്തിപരമായ ജീവനാകുന്നു. ഫ്ലോറിഡയിലെ പനമരത്തെയും മധ്യ അമേരിക്കയിലെ ഓക്ക് വൃക്ഷത്തെയും മലകളിലും പാറകളിലും ഇലകൾ സദാ ചലിക്കുന്ന വൃക്ഷങ്ങളെയും നോക്കുക. അവയ്ക്ക് ഓരോന്നിനും ഒരു വ്യത്യസ്തമായ ജീവനും സർവശക്തനായ ദൈവത്തിന് അവന്റെ മഹത്വത്തിന്റെ സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു. നിങ്ങൾ മഹാസമുദ്രത്തെ അതിന്റെ തീരത്തായിരിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതിന്റെ കോപിക്കുന്ന തിരമാലകൾ ഭയങ്കരമായ കോപത്തോടെ തീരത്തേക്ക് അടിച്ചു കയറുകയും ദേഷ്യം കൊണ്ട് തുടങ്ങി കിടന്ന് ചാടുന്ന ഒരു നായപ്പുറ തകർക്കുകയും ചെയ്യുന്നത് കാണാം. അതിന് കഴിയുമെങ്കിൽ അത് ലോകത്തെ മുക്കിക്കളയും. അതിന്റെ പാപവുമായിട്ട് അത് ക്ഷീണിച്ചിരിക്കുന്നു. എന്നാൽ ദൈവം ആകാശങ്ങളിൽ ചന്ദ്രൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു കാവൽക്കാരനെ വെച്ചിരിക്കുകയും സമുദ്രത്തിന് മറികടക്കാതിരിക്കാൻ ആതിരുകളും ഒരുക്കിയിരിക്കുന്നു. ആ കാവൽക്കാരൻ രാത്രിയും പകലും അത് സൂക്ഷിക്കുന്നു. അവൻ ദൈവം എപ്രകാരമാണെന്ന് നോക്കുന്നതിനു വേണ്ടി ദൈവത്തിങ്കിലേക്ക് നോക്കുന്നതിനായി തിരിയുമ്പോൾ ഇതാ വേലിയേറ്റം നുഴഞ്ഞുകിടക്കുകയും എന്നാൽ അവൻ തന്റെ മുഖത്തെ വീണ്ടും തിരിക്കുമ്പോൾ വേലിയിറക്കവുമാകുന്നു. അവൻ അതിരുകളെ ശ്രദ്ധിക്കുകയും അതിന് മറികടക്കാൻ കഴിയാതെയുമാകുന്നു. അവൻ തന്റെ പുറം തിരിയുമ്പോൾ വേലിയേറ്റം കടന്നു വരികയും അവൻ തന്റെ മുഖം തിരിക്കുമ്പോൾ വേലിയിറക്കമുണ്ടായിട്ട് തിരികെ ഒഴുകിപ്പോകുകയും ചെയ്യുന്നു. ദൈവം ഒരു കാവൽക്കാരനെ നിയമിച്ചിരിക്കുന്നു. എന്താണത് ചെയ്യുന്നത്? ഉത്പത്തിയിലെ ദൈവമായ ബൈബിളിലെ ദൈവം ഇന്ന് ദൈവമായി അവശേഷിക്കുന്നു എന്നത് സാക്ഷ്യം നൽകുന്നു. അവൻ തന്നെയാകുന്നു എന്ന ഒരു സാക്ഷ്യമാകുന്നു. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ ക്രിസ്തുവിന്റെ ജനനത്തിന് പ്രകാരം സാക്ഷ്യം നൽകിയെന്ന് നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണമായിട്ട് യെശയ്യാവ് 9 എടുക്കാം. യെശയ്യാവ് 9:6, ഇത് സംഭവിക്കുന്നതിന് 100 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ സാക്ഷ്യം നൽകിയിരുന്നു. അവർ പറഞ്ഞു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അവർ അതെങ്ങനെ അറിഞ്ഞു? സ്ത്രീയിൽ നിന്ന് ജനിച്ച ഒരു മനുഷ്യൻ എങ്ങനെ ഇപ്രകാരം ഒരു കാര്യം അറിയാൻ കഴിയും? ഇത് സംഭവിക്കുന്നതിന് 100 വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി എന്ത് സംഭവിക്കുമെന്ന്, അതായത് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് ഒരു മനുഷ്യൻ എങ്ങനെ പറയാൻ കഴിയും? അവൻ അത്ഭുത മന്ത്രി, സമാധാന പ്രഭു, വീരനാം ദൈവം, നിത്യപിതാവ് എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞിരുന്നു. അവൻ എവിടെ ജനിക്കുമെന്ന് പറഞ്ഞിരുന്നു. പ്രവാചകൻ പ്രേരണയരായിട്ട് പറഞ്ഞു, നീയോ ബേത്ലഹേം, നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടതവൻ നിന്നിൽ നിന്ന് ഉദ്ഭവിച്ചു വരും. ഈ പ്രവാചകന്മാരെ എന്താണ് പ്രേരിപ്പിച്ചത്? എന്താണ് അവർക്ക് പ്രചോദനം നൽകിയത്? അത് സമ്പൂർണമായ സൂക്ഷ്മതയാകുന്നു. അത് മാത്രമല്ല, അവൻ എന്ത് ചെയ്യുമെന്ന് പ്രവാചകന്മാർ പറഞ്ഞിരുന്നു. പ്രവാചകന്മാർ അവൻ ജനിക്കുന്നതും അവൻ എവിടെ ജനിക്കുമെന്നും അവൻ എപ്രകാരം ജനിക്കുമെന്നും കണ്ടിരുന്നു. ഒരു സാധാരണ ശിശുവായിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ഒരു ശിശു ജനിക്കുന്നത് പോലെയായിരുന്നില്ല. ഒരു നിഗൂഢമായ രീതിയിൽ അവൻ ജനിച്ചിട്ട് അവൻ ഒരു കന്യകയിൽ നിന്ന് ജനിക്കും, അതായത് കന്യക ഗർഭം ധരിക്കും എന്ന് പറഞ്ഞിരുന്നു. ഇത് സംഭവിക്കുന്നതിന് 100 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മർത്യനായ മനുഷ്യൻ ഇത് കാണുന്നതിന് എന്താണ് പ്രേരണ നൽകിയത്? സമ്പൂർണമായും സൂക്ഷ്മതയായിട്ട് കൃത്യമായും അത് ക്രമത്തിലായിരിക്കുന്നു. ഒരു പരമോന്നതനായ ഒരു ജീവനുള്ള ദൈവത്തിന്റെ സാക്ഷ്യത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കുക. അത് മാത്രമല്ല, അവൻ എവിടെ ജനിക്കുമെന്നും എപ്രകാരം ജനിക്കുമെന്നും പറഞ്ഞിരുന്നു. അവനെക്കുറിച്ച് ലോകം എന്ത് പറയുമെന്ന് പറഞ്ഞിരുന്നു. അവൻ മശീഹാണെന്ന് തെളിയിക്കുന്നതിനായി അവനെ പിന്തുടർന്നിരുന്ന അടയാളങ്ങളെയും അത്ഭുതങ്ങളെയും കുറിച്ച് പറഞ്ഞിരുന്നു. അവൻ തള്ളിക്കളയപ്പെടുമെന്ന് പറഞ്ഞിരുന്നു. ആത്മാവിലായിട്ട് അവൻ കുരിശിൽ കിടന്ന് ഞരങ്ങി അവന്റെ വാക്കുകളെ തന്നെ അവൻ ജനിക്കുന്നതിന് 100 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. ദാവീദ് ആത്മാവിലായിരുന്നു. യേശു അതിനെക്കുറിച്ച് ദാവീദ് എന്തുകൊണ്ട് അവനെ ആത്മാവിൽ കർത്താവ് എന്ന് വിളിച്ചത് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദാവീദ് ആത്മാവിലായിരുന്നു. ദാവീദും ദാവീദ് ആത്മാവിലായിരിക്കുന്നതും തമ്മിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. സഭയും ആത്മാവിലായിരിക്കുന്ന സഭയും തമ്മിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. അവൻ ദാവീദിന്റെ പുത്രനാണെങ്കിൽ പിന്നെ ദാവീദ് ആത്മാവിൽ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ? കർത്താവിന്റെ കർത്താവിനോട് എന്റെ വലത്തു ഭാഗത്തിരിക്കാൻ അരുളി ചെയ്തു എന്ന് പറയുന്നത് എങ്ങനെ? അന്ന് മുതൽ ആരും അവനോടൊന്നും ചോദിപ്പാൻ തുനിഞ്ഞതുമില്ല. എന്നാൽ ദാവീദ് 22 സങ്കീർത്തനത്തിൽ ഒരാത്മാവിൽ വീണു പോകുന്നു, ആത്മാവാകുന്നു. അങ്ങനെയായപ്പോൾ അവൻ കുരിശിൽ കിടന്ന്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ തള്ളിക്കളഞ്ഞതെന്ത്? എന്റെ അസ്ഥികളൊക്കെയും എന്നെ ഉറ്റുനോക്കുന്നു, അവരെന്റെ കൈകളെയും കാലുകളെയും തുളച്ചു എന്ന് ഞരങ്ങിയ അവന്റെ വാക്കുകളെ തന്നെ ദാവീദ് പറഞ്ഞു. ഇവിടെ ഇതാ വേറൊരു പ്രവാചകൻ, അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു. ആ പ്രവാചകന്മാരുടെ കൃത്യതയും സമ്പൂർണതയും അവനെക്കുറിച്ച് അവർ സംസാരിച്ചിരുന്നതായ ഒരു വാക്കുപോലും മാറാതെ അതുപോലെ വന്ന് ഭവിച്ചു. അവനാൽ നൽകപ്പെട്ട അവസാനത്തെ 7 പ്രവചനങ്ങൾ കുരിശിലെ അവസാനത്തെ 7 നാഴികയിൽ ഉത്തരം നൽകപ്പെട്ടു. ഒരു വാക്കുപോലും ശേഷിക്കാതെ എല്ലാ വചനവും നിറവേറിയിരുന്നു. അതെന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ഒരു പരമോന്നതമായ ബുദ്ധിയാകുന്നു. ഇതാ മനുഷ്യരായിരുന്നില്ല, അവർ എന്നെയും നിങ്ങളെയും പോലെയുള്ള മനുഷ്യരായിരുന്നു. എന്നാൽ അവർ ഒരു പരമോന്നതമായ വ്യക്തിയാൽ പ്രേരിതരായിട്ട് ഈ തലമുറയിലും വരുവാനിരിക്കുന്ന തലമുറയിലും അവർക്ക് നമുക്കുമിടയിലുള്ള സകല തലമുറയിലേക്കും അവന്റെ വചനത്തിലേക്ക് നോക്കിയിട്ട് അവർ യഥാർത്ഥ സാക്ഷികളായിരുന്നുവെന്ന് നമുക്ക് സാക്ഷ്യം നൽകുന്നു. ദൈവത്തിന്റെ വചനം സത്യമാണെന്ന് ഇതൊരു സാക്ഷ്യമാകുന്നു. അവന്റെ പ്രവൃത്തികളെല്ലാം സമ്പൂർണമാകുന്നു. അവ സമ്പൂർണവും കൃത്യവുമാകുന്നു. അവ ഒരു മണിക്കൂർ പോലും വിട്ടുപോകുന്നില്ല. അപ്രകാരം പലപ്പോഴും നമുക്ക് തോന്നും, എന്നാൽ അതങ്ങനെയല്ല. അത് സംഭവിച്ചതിനു ശേഷം ഇതിലും പെട്ടെന്ന് അതിന് സംഭവിക്കാൻ കഴിയില്ലെന്നും അതിലും കൂടുതൽ നന്നായിരിക്കാനും അതിന് കഴിയില്ലെന്ന് നാം കാണുന്നു. അത് സമ്പൂർണവും കൃത്യവുമാകുന്നു. ഇന്ന് നമ്മുടെ കാലത്തും ഈ ദർശനങ്ങളെയും അതുപോലെയുള്ള കാര്യങ്ങളെയും സംഭവിച്ച് നാം കാണുന്നു. അവ മുൻകൂട്ടി പറയപ്പെട്ടിരിക്കുകയും അതെപ്പോൾ നിർവഹിക്കപ്പെടുകയും എന്ത് സംഭവിക്കുമെന്നും നാം ആശ്ചര്യപ്പെടുന്നു. എന്നാൽ അത് സമ്പൂർണവും കൃത്യവുമായി നാം കാണുന്നു. എന്റെ അമ്മയെ വൃദ്ധിയായി വിറച്ചു കണ്ടിട്ട് എനിക്ക് എങ്ങനെ അതൊന്ന് ചിന്തിക്കാൻ കഴിയും? എന്നാൽ അതിനുശേഷം അവൻ എനിക്കൊരു ദർശനം തന്നപ്പോൾ അവരിപ്പോഴായിരിക്കുന്ന അവസ്ഥയെ കണ്ടിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവൾ വീണ്ടും ജീവിക്കുമെന്ന് ഞാൻ അറിയുന്നു. അവൾ മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങിയാണ്, അവൾ ക്രിസ്തുവിലാകുന്നു. ഈ കാര്യങ്ങളെ ദൈവം എപ്രകാരം മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നതായി നാം കാണുന്നു. കഴിഞ്ഞവട്ടം ഞാൻ നിങ്ങളുടെ പ്രസംഗപീഠത്തിലായിരുന്നപ്പോൾ, അല്ലെങ്കിൽ ഈ പ്രസംഗപീഠത്തിൽ വെച്ച് ഉത്തരദിക്കിലേക്ക് പോകുന്നതിനെക്കുറിച്ചും അവിടെ എന്ത് സംഭവിക്കുന്നതിനെക്കുറിച്ച് കർത്താവ് എനിക്ക് നൽകിയിരുന്ന ഒരു ദർശനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അവർ മലമുകളിൽ നിന്നും ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, സഹോദരൻ ബ്രഹാം, ഇതിനും അതിനും ഇടയ്ക്കുള്ള ഈ അരമൈൽ ദൂരത്ത് ഒരു ചാരമുറ നിറമുള്ള വെള്ളിത്തുമ്പോടുകൂടിയ കരടി ഉണ്ടായിരിക്കുമെന്നാണോ നിങ്ങൾ അർത്ഥമാക്കുന്നത്? ഒരിക്കലും അങ്ങനെ ഒന്ന് ഇതിനു മുമ്പ് കണ്ടിരുന്നില്ല. എന്നാൽ നിങ്ങൾ അവിടെ എത്തുന്നതിനു മുമ്പ് നിങ്ങൾക്കത് കിട്ടിക്കഴിയും. അത് അവന്റെ വചനപ്രകാരമാകുന്നുവെന്ന് ഞാൻ പറഞ്ഞു. അതപ്രകാരം തന്നെ സംഭവിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് അവൻ ഇപ്പോഴും ദൈവം തന്നെയെന്നും അവന്റെ വാഗ്ദത്തങ്ങളെല്ലാം സത്യമാണെന്നും അത് സാക്ഷ്യം നൽകുന്നതിനാലാണ്. ദൈവം സാക്ഷ്യം നൽകിയും അവന്റെ സാക്ഷ്യങ്ങൾ സത്യവുമാകുന്നു. അവൻ സാക്ഷ്യം നൽകിയും അവന്റെ സാക്ഷികൾ അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു. അതൊരു ബുദ്ധിശക്തിയെ കുറിച്ച് പറയുന്നു. അതെ, നസറായന യേശു ഭൂമിയിൽ വന്നപ്പോൾ അവൻ ചെയ്ത സകല വലിയ പ്രവൃത്തികളും അവൻ അവകാശപ്പെട്ടതിന് സാക്ഷ്യം നൽകിയിരുന്നു. ആരും ഒരിക്കലും അവനെ സംശയിച്ചുകൂടായിരുന്നു. അവൻ പറഞ്ഞു, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് അവനെ ദൈവമായിട്ട് കാണാൻ കഴിയുന്നില്ലെങ്കിൽ എന്റെ പ്രവൃത്തികളെ വിശ്വസിക്കുക. നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ നീ തന്നെത്താൻ ദൈവമാക്കുന്നു. അവൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാൻ കഴിയില്ലെങ്കിൽ എന്റെ പ്രവൃത്തികളെ വിശ്വസിക്കുക, കാരണം അവ ദൈവത്തിന്റെ സാക്ഷ്യങ്ങളായിട്ട് എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിന് സാക്ഷ്യം നൽകുന്നു. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാൻ കഴിയില്ലെങ്കിൽ എന്നെ പിന്തുടരുന്ന അടയാളങ്ങളെ വിശ്വസിക്കുക. മസീഹ ഈ കാര്യങ്ങളെ ചെയ്യേണ്ടതായിരുന്നില്ലേ? അവൻ എന്തായിരുന്നു? ഒരു സാക്ഷ്യമായിരുന്നു. അവൻ അവകാശപ്പെട്ടതിനെല്ലാം അവർ സാക്ഷ്യം വഹിച്ചിരുന്നു. മാർത്ത യേശുവിന്റെ അടുക്കൽ നിൽക്കുമ്പോൾ അവളുടെ സഹോദരൻ മരിച്ചിട്ട് ശവക്കല്ലറയിലായിരുന്നു. അവന്റെ ശരീരം ദ്രവിച്ചു കഴിഞ്ഞിരിക്കുകയും ശവക്കുഴിയിൽ കിടന്നഴുകിയും ഇരുന്നു. കൃമികളും മൂട്ടകളും അവന്റെ ശരീരത്തിൽ എഴിഞ്ഞുകൊണ്ടിരുന്നു. അവന്റെ മുഖവും ദ്രവിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ അവൾ പറഞ്ഞു, കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഉറപ്പാണ്. അവൻ പറഞ്ഞു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുണ്ടോ? ഓവ് കർത്താവേ എന്നവൾ പറഞ്ഞു. അതെ കർത്താവേ, ലോകത്തിൽ വരുവാനുള്ളവനായ ദൈവത്തിന്റെ പുത്രൻ നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്നവൾ പറഞ്ഞു. ഇപ്പോൾ ഞാൻ നിനക്ക് ഞാൻ ആരായിരുന്നുവെന്നും എന്നെ കുറിച്ച് പറഞ്ഞിരുന്നതും കാണിക്കാൻ പോവുകയാണ്. ഞാൻ അതിന് സാക്ഷ്യം നൽകും. ഞാനാകുന്ന ഞാൻ എന്നുള്ള എന്റെ അവകാശത്തിന് ഞാൻ തെളിവ് നൽകും. അവനെ വെച്ചതെവിടെ എന്നവൻ ചോദിച്ചു. അവൾ പറഞ്ഞു, കർത്താവേ, വന്നു കാണുക. അവന്റെ മാനുഷികമായ ഭാഗത്തെ കാണിച്ചുകൊണ്ട് അവിടെ കരഞ്ഞുകൊണ്ടിരുന്നവരോടൊപ്പം അവനും കരഞ്ഞു. സന്തോഷിക്കുന്നവരോടൊപ്പം അവൻ സന്തോഷിക്കുന്നു. വിജേതാക്കളോടൊപ്പം അവനും വിജേതാവാകുന്നു. നമുക്കവനെ വിജയത്തിൽ വെക്കാം. അവർ കല്ലറയ്ക്കൽ നിന്ന് കല്ലുരുട്ടി മാറ്റിയപ്പോൾ അവൻ അവിടെ നിന്നു. അവിടെ ആ ശരീരം പുഴുക്കൾ അരിച്ച് അഴുകിയ അവസ്ഥയിൽ അവന്റെ മുഖവും അഴുകി ആ മണ്ണിൽ കിടന്നിരുന്നു. അവൻ ലാസറയെ പുറത്തു വരിക എന്ന് ഉറക്ക വിളിക്കുകയും മരിച്ചു പോയിരുന്ന അവൻ തന്റെ കാലുകളിൽ വീണ്ടും ജീവിച്ചെഴുന്നേറ്റ് നിന്നു. താൻ ദൈവപുത്രനായിരുന്നുവെന്ന് അവകാശപ്പെട്ടിരുന്നതിന്റെ സകല അധികാരത്തെയും അത് ഉറപ്പിച്ചു. അവൻ ദൈവപുത്രനും കൂടുതലായിരുന്നു. അവൻ ദൈവവും പുത്രനും രണ്ടുമായിരുന്നു. അവൻ ദൈവത്തിന്റെ കൂടാരമായിരുന്നു. കാരണം ഇപ്രകാരം ഒരു ശക്തി ഒരിക്കലും രണ്ടാമതൊരു വ്യക്തിക്കുണ്ടാകാൻ കഴിയില്ല. ദൈവത്തിന് സ്വയം തന്നെ മരിച്ചടക്കി 4 ദിവസം കഴിഞ്ഞുപോയ ഒരു വ്യക്തിയുടെ ജീവനെ തിരികെ വിളിക്കുന്നതിനായി എടുക്കേണ്ടിയിരിക്കുന്നു. അവന്റെ സ്വന്തം പ്രവൃത്തികൾ തന്നെ താൻ ദൈവമാണെന്ന് അവൻ അവകാശപ്പെട്ടിരുന്ന സകലത്തിലും സാക്ഷ്യം നൽകിയിരുന്നു. അത് സത്യമാണെന്ന് നമുക്കറിയാം. കാരണം അവൻ അപ്രകാരം പറഞ്ഞിരുന്നു. പ്രവാചകന്മാരുടെ സാക്ഷ്യവും പ്രകൃതിയുടെ സാക്ഷ്യവുമാകുന്നു. അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ പറഞ്ഞു, പ്രകൃതിയുടെ സാക്ഷ്യവും പ്രവാചകന്മാരുടെ സാക്ഷ്യവും യേശുവിന്റെ സാക്ഷ്യവുമാകുന്നു. അവൻ സ്വയം ഒരു സാക്ഷിയെ കൂടാതെ ഒരിക്കലും വിട്ടിട്ടില്ല. ദൈവത്തിന് എല്ലായ്പ്പോഴും തന്റെ സാക്ഷിയുണ്ടായിരുന്നു. അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകഞ്ഞാൽ എനിക്ക് ഈ സാക്ഷിയെ, ഈ അമർത്യനായ നിത്യ സാക്ഷി അയക്കാൻ കഴിയില്ല. അവനൊരു സ്ത്രീയാൽ ജനിച്ചതിനാൽ അവന് മരിക്കേണ്ടത് ആവശ്യമായിരുന്നു. തന്റെ ശരീരത്തെ ദ്രവത്വം കാണുന്നതിന് ദൈവം ഇടയാക്കിയില്ല. എന്നാൽ നമ്മളുടെ പാപങ്ങളെ വഹിക്കുന്നതിന് അവനൊരു മർത്യനെ പോലെ മരിക്കേണ്ടത് ആവശ്യമായിരുന്നു. എന്നാൽ അവൻ പോകുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനെ ഒരു സാക്ഷിയായി നമുക്ക് വിട്ടുപോയിരിക്കുന്നു. പ്രവാചകന്മാരിൽ മിക്കവാറും എല്ലാവരും തന്നെ കാലഘട്ടങ്ങളിൽ കൂടി ആരംഭം മുതലേ അന്ത്യകാലത്ത് സഭയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ഈ മഹാനായ സാക്ഷിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അത് നമ്മുടെ മഹാനായ സാക്ഷിയായ പരിശുദ്ധാത്മാവാകുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ സാക്ഷിയാകുന്നു. അവൻ തെളിവാകുന്നു. അവൻ മുദ്രയാകുന്നു. അവൻ ആത്മാർത്ഥതയോടുകൂടി അവകാശങ്ങളാകുന്നു. അവൻ ദൈവം സംസാരിച്ചിരിക്കുന്ന സകല വചനത്തിന്റെയും ഉടമസ്ഥാവകാശമാകുന്നു. ആമേൻ. ക്രിസ്തു ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് അവൻ സാക്ഷിയാകുന്നു. അവൻ ജീവിക്കുന്നതിനാൽ നാമും ജീവിക്കുന്നു. അവൻ യഥാർത്ഥമായ പ്രസ്താവനയാകുന്നു. സഭയെ വഴി നടത്തുന്നതിന് വേണ്ടി അന്ത്യകാലത്ത് ഇതുപോലൊരു വ്യക്തി വരുവാനിരിക്കുമ്പോൾ തന്റെ ജനങ്ങളോട് താനിവിടെ ആയിരിക്കുമെന്ന് പറയുന്നതിന് ദൈവം കടമപ്പെട്ടവനായിരുന്നു. അവന്റെ പരിശുദ്ധാത്മാവിന്റെ വരവിനെ കുറിച്ച് മിക്കവാറും സകല പ്രവാചകന്മാർ തന്നെയും സാക്ഷ്യം നൽകിയിരുന്നു. ഇത് സംഭവിക്കുന്നതിന് 8 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പെഥുവേലിന്റെ മകനായ യോവേൽ അവൻ വരുമെന്ന് പ്രവചിക്കുകയുണ്ടായി. അത് സംഭവിക്കുന്നതിന് 800 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. പെഥുവേലിന്റെ മകനായ ഈ മഹാൻ വ്യക്തി ഒരു പ്രവാചകനും ഒരു മനോരോഗിയായി പരിഗണിക്കപ്പെട്ടവനും തലയ്ക്ക് സ്ഥിരതയില്ലാത്തവനും ക്ഷോഭിക്കുന്നവനും വികാരഭരിതനും മാനസികമായി തകർന്നവനുമായിരുന്നു. അവൻ യോവേൽ 2:28 പ്രകാരം പ്രവചിക്കുകയുണ്ടായി, അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടി ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും. രക്തവും തീയും പുകത്തൂണും തന്നെ. യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ദിവസം വരും മുമ്പേ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഈ മഹാനായ സാക്ഷി വരുന്നതിന് 800 വർഷങ്ങൾക്ക് മുമ്പ് പെഥുവേലിന്റെ മകൻ അത് സാക്ഷീകരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ആ മനുഷ്യനെ എന്താണ് പ്രേരിപ്പിച്ചത്? അല്പായുസ്സും കഷ്ടസമ്പൂർണനുമായ ഒരു സ്ത്രീ പ്രസവിച്ച മനുഷ്യന് അതെങ്ങനെ പറയാൻ കഴിയുമെന്ന് നിങ്ങൾ എന്നോട് പറയുക. അതാകുന്നു അവൻ. അന്ത്യകാലത്ത് സഭയിലേക്ക് വരാൻ പോകുന്ന ഈ മഹാനായ സാക്ഷിയെ കാലഘട്ടങ്ങളിലും സമയങ്ങളിലും കൂടി നോക്കിയിട്ട് പറയാൻ എന്താണ് അവന്റെ ആന്തരിക വ്യക്തിത്വത്തെ, എന്താണ് അവനെ ആവേശം കൊള്ളിച്ചതെന്ന് എന്നോട് പറയുക. എന്തിനാണത് ചെയ്യാൻ കഴിയുന്നതെന്ന് എന്നോട് പറയുക. മറ്റൊന്നിനും കഴിയില്ല. ഒരു ബുദ്ധിശക്തിയുള്ള പരമോന്നതനും മഹാനും സർവശക്തനുമായ ദൈവത്തിന് മാത്രമേ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇയോബ് 14 സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അൽഭായുസ്സുള്ളവനും കഷ്ടസമ്പൂർണനുമാകുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നു. അവൻ പൂ പോലെ വിടർന്ന് പൊഴിഞ്ഞുപോകുന്നു. അതേ മരിച്ചാൽ പ്രാണനെ വിട്ട് ദ്രവിച്ചു പോകുന്നു. എന്നാൽ അതുപോലെയുള്ള ഒരു വ്യക്തിയുടെ മേൽ ആത്മാവിന് ഒരു മഹാനും ശക്തനുമായ ദൈവത്തിന് സകല പ്രതിബന്ധങ്ങളെയും സമയത്തെയും തകർത്തുകൊണ്ട് തന്റെ ആത്മാവോടുകൂടി കടന്നു വരാനും എന്ത് സംഭവിക്കുമെന്നും ഒരു മർത്യനെ കാണിക്കുവാനും കഴിയുന്നു. ഹല്ലേലൂയ. അത് ജീവനുള്ള ദൈവത്തിന്റെ ഒരു സാക്ഷ്യമല്ലെങ്കിൽ പിന്നെ ഒന്ന് എന്താകുന്നു? അത് സംഭവിക്കുന്നതിന് മുമ്പ് അതിന് പറയാൻ കഴിയും. ഹേമാൻ. അത് സംഭവിക്കുന്നതിന് മുമ്പ് അതിന് കാണാൻ കഴിയും. അതിന് ബുദ്ധിയോടും പൂർണ്ണമായ കൃത്യതയോടും കൂടി മുൻകൂട്ടി പറയുന്നതിനും അവൻ പറഞ്ഞതുപോലെ അത് സംഭവിക്കുകയും ചെയ്യും. അതൊരു സാക്ഷ്യമല്ലെങ്കിൽ പിന്നെ ഒന്ന് എന്താകുന്നു? ഒരു ജീവനുള്ള ദൈവത്തെക്കുറിച്ച് കൂടുതലായി എന്തിന് പറയാൻ കഴിയും? തീർച്ചയായും അവനൊരു സാക്ഷിയാകുന്നു. അവൻ പ്രവചിച്ചുകൊണ്ട് പറഞ്ഞു, അന്ത്യനാളുകളിൽ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. 75 യോവേൽ പ്രവചിച്ചതിന് 75 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ആമോസിന്റെ പുത്രനായ യെശയ്യാവ് സഭയിലേക്ക് വരുവാനുള്ള ഈ മഹാനായ സാക്ഷിയെക്കുറിച്ച് പ്രവചിക്കുകയുണ്ടായി. ഞാൻ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ഒരു സാക്ഷിയാകുന്നു, ഒരു സത്യസാക്ഷിയാകുന്നു, ഒരു യഥാർത്ഥ സാക്ഷിയാകുന്നു. അവനെ പ്രകൃതിയിൽ കൂടെയും പ്രവാചകന്മാരിൽ കൂടെയും ബൈബിളിൽ കൂടെയും കൊണ്ടുവരിക. അവൻ പ്രവചിക്കുന്ന ദിവസങ്ങളിലേക്ക് വന്നിട്ട് നാം ഇപ്പോൾ അവനെ എടുക്കുന്നതാണ്. 75 വർഷങ്ങൾക്ക് ശേഷം യോവേൽ പ്രവചിച്ചതിന് ഏകദേശം 75 വർഷങ്ങൾക്ക് ശേഷം യെശയ്യാവ് പറഞ്ഞു, ആമോസിന്റെ പുത്രനായി മഹാനായ പ്രവാചകൻ ഉത്പത്തി തൊട്ട് വെളിപാട് വരെയുള്ള പൂർണ്ണ ബൈബിളിനെ തന്റെ 66 അധ്യായങ്ങളിൽ പൂർണ്ണമാക്കിയും ഒരു പുസ്തകമായിട്ട് അതിൽ 66 പുസ്തകങ്ങൾ ഉണ്ടായിരിക്കുന്നു. അവൻ ഉത്പത്തിയിലുള്ള സൃഷ്ടിയിൽ നിന്ന് തുടങ്ങിയിട്ട് 1000 ആണ്ട് വാഴ്ചക്കാലത്ത് അവസാനിക്കുന്നു. ഈ മഹാനായ മനുഷ്യൻ പരിശുദ്ധാത്മാവിന്റെ വരവനെ മുൻകൂട്ടി പറയുകയുണ്ടായി. നമുക്ക് തിരികെ ചെന്നിട്ട് അത് വായിക്കാം. എന്റെ പക്കൽ യെശയ്യാവ് 28:11 ഉണ്ടായിരിക്കുന്നു. ഒരു നിമിഷത്തേക്ക് നാം അത് വായിച്ചിട്ട് പരിശുദ്ധാത്മാവിന്റെ വരവിനെക്കുറിച്ച് അവൻ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. യെശയ്യാവ് 28 5 തൊട്ട് നമുക്ക് വായിക്കാൻ തുടങ്ങാം. അന്നാളിൽ സൈന്യങ്ങളുടെ യഹോവ തന്റെ ജനത്തിന്റെ ശേഷിപ്പിന് മഹത്വമുള്ള ഒരു കിരീടവും അവൻ സാക്ഷി വരുന്നതായ ഈ മഹത്തായ ദിവസത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. നമ്മുടെ കിരീടം എന്താകുന്നു? പരിശുദ്ധാത്മാവ് നമ്മെ കിരീടമണിയിക്കുന്നു. മഹത്വമുള്ള ഒരു കിരീടവും ഭംഗിയുള്ള ഒരു മുടിയും തന്റെ ജനത്തിന്റെ ശേഷിപ്പിനായിരിക്കും. ശേഷിപ്പിന് അത് ശേഷിപ്പുള്ള ജനങ്ങളായിരിക്കും. അവനൊരു മുടിയും മഹത്വമുള്ള കിരീടവും ഭംഗിയുമുള്ള മുടിയായിരിക്കും. ഇത് സംഭവിക്കുന്നതിന് 700 വർഷങ്ങൾ മുമ്പായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് ചിന്തിക്കുക. ന്യായവിസ്താരം കഴിപ്പാനിരിക്കുന്നവന് ന്യായത്തിന്റെ ആത്മാവും, അതാണവൻ നമുക്ക് വേണ്ടി വേദിയിൽ ചെയ്യുന്നത്. പടയെ മടക്കിക്കളയുന്നവർക്ക് വീര്യബലവും ആയിരിക്കും. പട്ടണവാതിൽക്കൽ വെച്ച് മടക്കിക്കളയുന്നവർക്ക് അവന് വേണ്ടിയും അവനോടൊപ്പം നിൽക്കുന്നവർക്കും ഈ മഹാനായ പരിശുദ്ധാത്മാവ്, പ്രവചിക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് പട്ടണവാതിൽക്കൽ പടക്കടത്തിൽ നിൽക്കുന്നവർക്ക് വീര്യബലവുമായിരിക്കും. അവൻ നമ്മുടെ വീര്യബലമാകുന്നു. നാം അവനിൽ ആശ്രയിക്കുന്നു. സംസ്കാരത്തിലോ വിദ്യാഭ്യാസത്തിലോ ലോകകാര്യങ്ങളിലോ അല്ല, ശക്തിയാലോ ബലത്താലോ അല്ല, എന്നാൽ എന്റെ ആത്മാവിനാൽ അത്രയെന്ന് യഹോവ അരുളി ചെയ്യുന്നു. സഭഭക്തി പുരസമായി അതിൽ വിശ്വസിക്കുന്നു. പട്ടണവാതിൽക്കൽ നിൽക്കുന്നവൻ അവൻ വീര്യബലമായിരിക്കും. അവന്റെ വേദശാസ്ത്രപരമായ പിന്തുണയിലല്ല, അവന്റെ സഭാസംഘടനയിലല്ല, എന്നാൽ പരിശുദ്ധാത്മാവ് അവന്റെ ബലമായിരിക്കും. അവനൊരുവനായിരിക്കും വാതിൽക്കൽ നിൽക്കുന്നത്. ശത്രുക്കളെ ഓടിച്ചു കളയുന്നതിന് അവൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആശ്രയിക്കും. ഇപ്പോൾ ശ്രദ്ധിക്കുക, എന്നാൽ ഇവരും വീഞ്ഞു കുടിച്ച് ചാഞ്ചാടുകയും മദ്യപിച്ച് ആടി നടക്കുകയും ചെയ്യുന്നു. പുരോഹിതനും പ്രവാചകനും മദ്യപാനം ചെയ്ത് ചാഞ്ചാടുകയും വീഞ്ഞു കുടിച്ച് മത്തരാകുകയും മദ്യപിച്ച് ആടി നടക്കുകയും ചെയ്യുന്നു. അവർ ദർശനത്തിൽ പിഴച്ച് ന്യായവിധിയിൽ തെറ്റിപ്പോകുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദർശനത്തിൽ അങ്ങനെ ഒരു കാര്യത്തിൽ അവർ വിശ്വസിക്കുന്നു പോലുമില്ല. ന്യായവിധിയിൽ അവർ പറയുന്നത് നിങ്ങൾ സഭയിൽ ചേർന്നിരിക്കുന്നിടത്തോളം അത് ശരിയായിരിക്കുന്നു എന്നാണ്. എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? ഒരു കൂട്ടം മദ്യപാനികളാകുന്നു. ദൈവത്തിന്റെ സാക്ഷിയുണ്ടായിരുന്ന ആ പ്രവാചകൻ എന്താണ് പറഞ്ഞതെന്ന് ശ്രദ്ധിക്കുക. മേശകളൊക്കെയും ഛർദിയും അഴുക്കും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഒരു സ്ഥലവും ശേഷിപ്പില്ല. മേശകളൊക്കെയും ഒരു സ്ഥലവും ശേഷിക്കുന്നില്ല. അവർ മദ്യപിക്കുകയും വ്യഭിചരിക്കുകയും ചെയ്തിട്ട് ഒരു കഷ്ണം അപ്പം എടുത്ത് മുറിച്ച് തിരുവത്താഴമെടുക്കുകയും അവിടെ ശുദ്ധരും അശുദ്ധരും ഒരുമിച്ച് തിന്നുന്നു, ഛർദിലാകുന്നു. മേശകളൊക്കെയും ഛർദി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആർക്കാകുന്നു ഇവൻ ഇങ്ങനെയുള്ള ഒരു നാളിൽ പരിജ്ഞാനം ഉപദേശിക്കാൻ പോകുന്നത്? ആരെയാകുന്നു അവൻ പ്രസംഗം ഗ്രഹിപ്പിക്കാൻ പോകുന്നത്? അവർക്ക് അവരുടേതായ വേദശാസ്ത്രപരമായ അനുഭവങ്ങളും കാര്യങ്ങളും ഉണ്ടായിരിക്കുകയും അതിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ ആർക്കതിന് കഴിയും? അവർ തിരികെ ദൈവത്തിന്റെ വചനത്തിലേക്ക് പോകുകയില്ല. അവർ പറയും അതൊരു മറ്റൊരു സ്ഥാനത്തേക്കാകുന്നു, അത് വേറൊരു തലമുറയ്ക്കാകുന്നു. അവരുടെ മേശകൾ ഛർദിയാൽ നിറഞ്ഞിരിക്കുന്നു. പ്രവാചകൻ പരമോന്നതമായ ദൈവത്തിന്റെ ബുദ്ധിയിൽ ശക്തിയിൽ കൂടി സംസാരിക്കുന്നത് ശ്രദ്ധിക്കുക. പാലുകുടി മാറിയവരെയോടോ മുലകുടി വിട്ടവരെയോ സഭയിലുള്ള കുഞ്ഞുങ്ങളെ അല്ല. ചട്ടത്തിന്മേൽ ചട്ടം. അവനിപ്പോൾ വചനത്തെ സംസാരിക്കുകയാണ്. യേശുവിന്റെ നാമം എടുത്തിരിക്കുമ്പോൾ പിതാപുത്രൻ പരിശുദ്ധാത്മാവെന്ന് പറയേണ്ട ആവശ്യമില്ല. അവൻ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞിരിക്കുമ്പോൾ കൈപിടിച്ച് കുലുക്കുക എന്ന് പറയേണ്ടതിന്റെ ആവശ്യമില്ല. ചട്ടത്തിന്മേൽ ചട്ടം, ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം, സൂത്രത്തിന്മേൽ സൂത്രം, ഇവിടെ അല്പം, അവിടെ അല്പം. അതെ, വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും അവൻ ഈ ജനത്തോട് സംസാരിക്കും. ഹാലലൂയ. വിക്കി വിക്കി പറയുന്ന അധരങ്ങൾ പിറുപിറുക്കുന്നത് പോലെയാകുന്നു. ഒരുപക്ഷെ സഭ ആദരവോടും നിശബ്ദമായി മരിക്കുമ്പോഴായിരിക്കാം ആരെങ്കിലും ഒരാൾ ആ പെരുപെറുക്കൽ പിടിച്ചെടുത്തിട്ട് അവരെന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും. പരിശുദ്ധാത്മാവിന്റെ പ്രവചനമാകുന്നു. വിക്കി വിക്കി പറയുന്ന അധരങ്ങളാൽ ഞാൻ ഈ ജനത്തോട് സംസാരിക്കും. ഇതാകുന്നു സ്വസ്ഥത. ഇപ്പോൾ അഡ്വന്റിസ്റ്റുകാരായ സഹോദരന്മാർ ഏഴാമത്തെ ദിവസത്തെ എടുക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഇവിടെ പറയുന്നത് എന്ത് പറയുന്നു? ഇതാകുന്നു ശബത്ത്, ഇതാകുന്നു സ്വസ്ഥത. ക്ഷീണിച്ചിരിക്കുന്നവന് സ്വസ്ഥത കൊടുപ്പീൻ, ഇതാകുന്നു വിശ്രാമം. ദൈവമേ, ഇതുമായി പട്ടണവാതിൽക്കൽ നിന്നുകൊണ്ട് ഇതിന് സാക്ഷ്യം നൽകാൻ ധീരന്മാരായ സാക്ഷികളെ ഞങ്ങൾക്ക് നൽകണമേ. ക്ഷീണിച്ചിരിക്കുന്നവന് സ്വസ്ഥത കൊടുപ്പീൻ, വിശ്രാമം ഇതാകുന്നു എന്നവൻ അവരോട് അരുളി ചെയ്തുവെങ്കിലും കേൾപ്പാൻ അവർക്ക് മനസ്സിലായിരുന്നു. ദുഃഖമേറിയ കാര്യം അതാകുന്നു, അവരത് കേൾക്കുകയില്ല. അവരവരുടെ തലകുലുക്കി പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോയി. എന്നാൽ യെശയ്യാവ് പ്രവചിച്ചുകൊണ്ട് പറഞ്ഞു, അവൻ തന്റെ സഭയ്ക്ക് മഹത്വമുള്ള ഒരു കിരീടവും വാതിൽക്കൽ നിൽക്കുന്നവർക്ക് വീര്യബലവുമായിരിക്കും. അത് ആത്മാവ് തന്നെയെന്ന് നാം എങ്ങനെ അറിയും? കാരണം വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും, ഇതാകുന്നു സ്വസ്ഥത, ഇതാകുന്നു വിശ്രാമം. ഇതെല്ലാമായിട്ടും അവർക്കവരുടെ സഭാസംഘടനയും അവരുടെ സ്ഥാപിത സഭകളും ആവശ്യമായിരിക്കുന്നു. അവർ അവരുടെ ഛർദി നിറഞ്ഞ മേശകൾക്ക് പിന്നാലെയും ലോകത്തിന് പിന്നാലെയും ലോകകാര്യങ്ങളുടെ ആനന്ദവുമായി കൂടിക്കലർന്നു പോകുന്നു. അവർ വീണ്ടും ജനിച്ചവരല്ല. അവർ സത്യത്തിൽ നിന്ന് മാറിയിട്ട് ലോകകാര്യങ്ങളിലേക്ക് പോകുകയും കർത്താവിന്റെ ഭവനത്തെ അശ്ലീലതയുടെ മ്ലേച്ഛതയാക്കിയിട്ട് അവിടെ അവർക്ക് നൃത്തവും പാർട്ടികളുമായി തുടരുകയും സ്ത്രീകൾ അന്തസ്സില്ലാത്ത വസ്ത്രങ്ങൾ ധരിക്കുകയും നിക്കറുകൾ ധരിക്കുകയും അവരുടെ മുടികത്തിരിക്കുകയും ബൈബിളിൽ പ്രവചരിക്കപ്പെട്ടിരിക്കുന്നത് പോലെ അപ്രകാരമുള്ള സംഗതികളാൽ മോടിപിടിപ്പിക്കുകയും ചെയ്യുന്നു. അവർ എപ്രകാരം ചെയ്യുമെന്ന് യെശയ്യാവ് പറഞ്ഞിരിക്കുന്നു. യെശയ്യാവ് 5-6 അധ്യായമാകുന്നു. അന്ത്യനാളുകളിൽ സ്ത്രീകൾ എപ്രകാരം അത് ചെയ്യുമെന്ന് വായിച്ചു നോക്കുക. ദൈവത്തിന്റെ സാക്ഷികൾ സത്യമാകുന്നു. അവരെ രക്ഷിക്കുന്ന ദൈവശക്തിയിൽ വിശ്വസിക്കുന്നതിന് പകരം ലോകത്തിന്റെ അഭിമാനത്തിൽ അവർ വിശ്വസിച്ചിരിക്കുന്നു. ഇത് യോവേലിന് 75 വർഷത്തിന് ശേഷമായിരുന്നു. യേശുവിന്റെ ജനനത്തിന് 30 വർഷങ്ങൾക്ക് ശേഷം മറ്റുള്ള പല പ്രവാചകന്മാരെ കുറിച്ചും എന്റെ പക്കൽ ഇവിടെ എഴുതിയതുണ്ട്. എന്നാൽ യേശുവിന്റെ ജനനത്തിന് 30 വർഷത്തിന് ശേഷം പ്രവാചകന്മാരിൽ രാജകുമാരനായ, ഹോ ദൈവമേ, യോഹന്നാൻ സ്നാപകൻ അവിടെ എത്തി. അവൻ ദൈവത്തിൽ നിന്നുള്ള ഒരു പ്രവാചകനാണെന്നും ക്രിസ്തുവിന് മുന്നോടിയാണെന്നും സകല മനുഷ്യരും അറിഞ്ഞിരുന്നു. അത് തന്നെ വീണ്ടും ഈ അന്ത്യകാലത്തേക്ക് പ്രവചിക്കപ്പെട്ടിരിക്കുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ എന്ത് കാണുന്നതിനു വേണ്ടിയാണ് പോയത്? കാറ്റിനാൽ ഉലയുന്ന ഓടയോ? ഏതെങ്കിലും സ്ഥാപിത സഭാസംഘടനയാൽ ഈ വഴിക്കും ആ വഴിക്കും മാറ്റാൻ കഴിയുന്നവനെയോ? യോഹന്നാൻ അതല്ല. നിങ്ങൾ എന്ത് കാണുവാൻ പോയി? ഒരു സ്ഥാനമാനിയായ വ്യക്തി തന്നോടൊപ്പം ഏതെങ്കിലും തരത്തിൽപ്പെട്ട ഒരു മനഃശാസ്ത്രജ്ഞനെയും കൊണ്ട് അവന്റെ വസ്ത്രങ്ങൾ സൂക്ഷിക്കുന്നതിനും ഇന്ന ഇന്നയാളാണെന്നും താൻ എങ്ങനെ വസ്ത്രധാരണം ചെയ്യണമെന്നും പറയുന്ന ആരെങ്കിലും ആയിരുന്നു? അവൻ പറഞ്ഞു, അത്തരത്തിൽപ്പെട്ടവർ കുഞ്ഞുങ്ങളെ ഉമ്മ വയ്ക്കുകയും രാജഗൃഹങ്ങളിൽ വസിക്കുകയും പൊതുജന സ്കൂളുകളിൽ സംസാരിക്കുകയും മറ്റും ചെയ്യുന്നു. അവൻ ഒരു യോദ്ധാവല്ല, അവനൊരു മുൻനിരയിലുമല്ല. ഇരുവായ്ത്തലയുള്ള വാൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവൻ അറിയില്ല. നോക്കൂ, അപ്രകാരമുള്ളവരാണ് ഇത് ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ എന്ത് കാണുവാൻ പോയി? ഒരു പ്രവാചകനെയോ? അവൻ പറഞ്ഞു, ഒരു പ്രവാചകനിലും മികച്ചവനെ തന്നെ. ഈ മഹാനായ രാജകുമാരൻ ഒരാട്ടിൻതോൽ തന്റെ മേൽ ചുറ്റിക്കൊണ്ട് കാട്ടുതേന്തെന്ന് ജീവിച്ചിരുന്ന ഇവനെ ശ്രദ്ധിക്കുക. ഹാലലൂയ. അവന്റെ പിന്നിലായി ഒരു വേദശാസ്ത്ര സെമിനാരിയുടെ അനുഭവമില്ലായിരുന്നു. എന്നാൽ അവൻ ദൈവത്തോട് സംസാരിച്ചിരിക്കുകയും ഒരു കാര്യം നിർവഹിക്കുന്നതിനുള്ള ഉദ്ദേശത്തോടെ ജനിച്ചിരുന്നു എന്ന അനുഭവമായിരുന്നു. അവൻ വരുമെന്ന് വചനം പറഞ്ഞിരുന്നു. അതേ ശ്രീമാൻ. യോർദ്ധാന്റെ തീരത്ത് തന്റെ കാലുകൾ ചെളിയിലായിക്കൊണ്ട് അവൻ പറഞ്ഞു, നിങ്ങൾക്ക് പിതാവായി അബ്രഹാം ഉണ്ട് എന്ന് പരീശന്മാരായി നിങ്ങൾ പറയാൻ തുനിയരുത്. ദൈവത്തിന് ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കാൻ കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. ആ പ്രവാചകന്മാരുടെ രാജകുമാരനെ മസിഹായെ പരിചയപ്പെടുത്തുന്നതിനുള്ള സൌഭാഗ്യമുണ്ടാകുകയും മസിഹായുടെ അടയാളത്തെ കാണുകയും ആകാശത്തിൽ നിന്ന് പ്രകാശം അവന്റെ മേൽ വന്ന് വീണുകയും ചെയ്തപ്പോൾ അത് തിരിച്ചറിയുകയും ചെയ്തു. അവൻ അതിനൊരു സാക്ഷിയായിരുന്നു. അവൻ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഒരു സാക്ഷിയായിട്ട് ആ പ്രവാചകൻ പറയുന്ന വാക്കുകൾ ഇതായിവിടെയാകുന്നു. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേയുള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റം വെടിപ്പാക്കി ഗോതമ്പ് കളപ്പരയിൽ കൂട്ടിവെക്കും. പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. സഭയ്ക്ക് വേണ്ടി സാക്ഷിയായ പരിശുദ്ധാത്മാവ് വരുമെന്നവൻ പ്രവചിക്കുകയുണ്ടായി. ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേയുള്ളൂ. എന്റെ കർത്തവ്യം അതാകുന്നു. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേയുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു. ഞാൻ വെള്ളത്തോടൊപ്പം ഈ സാക്ഷ്യം വഹിക്കുന്നു. എന്നാൽ ഇതിലും വലിയ ഒരു കാര്യം അയക്കാൻ പോകുന്ന ഒരുവൻ വരുന്നു. അവൻ വേറൊരു സാക്ഷി അയക്കും. അത് വെള്ളമല്ല, എന്നാൽ ആത്മാവാകുന്നു. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനപ്പെടുത്തും. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാക്ഷിയാകുന്നു. അവൻ സഭയിലെ നിങ്ങളുടെ അംഗത്വം നിങ്ങളിൽ നിന്ന് എടുത്തു കളയും. അവനൊരു സത്യസാക്ഷിയായി തന്നിട്ട് അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനപ്പെടുത്തും. അവന്റെ വീശുമുറവ് അവന്റെ കയ്യിലുണ്ട്. വൃക്ഷങ്ങളുടെ ചുവടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. ആ കാരണത്താൽ മാനസാന്തരപ്പെട്ട് തയ്യാറാകുക. സമയം അടുത്തിരിക്കുന്നു. ആ മഹാനായ രാജകുമാരൻ എത്ര മഹാനായ ഒരു പ്രവാചകനാകുന്നു.
3 years later,
അവന്റെ പ്രവചനത്തിന്റെ 3 വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ കർത്താവായ യേശു അവന്റെ ഭൂമിയിലുള്ള ശുശ്രൂഷയെ അവസാനിപ്പിച്ചു. അവൻ പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ പരിശുദ്ധാത്മാവ് വരികയില്ല. എന്നാൽ ഞാൻ അവനെ അയക്കാൻ പോകുകയാണ്. അവൻ ആരാകുന്നുവെന്ന് അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ലോകമോ എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ നിങ്ങളോട് കൂടെയും ലോകാവസാനത്തോളം നിങ്ങളിലുമായിരിക്കും. അവന്റെ ശുശ്രൂഷയുടെ ഈ ഭൂമിയിലെ ശുശ്രൂഷയുടെ അവസാനത്ത് ലൂക്കോസ് 24:49 പറഞ്ഞു. അവൻ ലൂക്കോസ് 24:49 പറഞ്ഞു, ഈ സാക്ഷ്യങ്ങൾ പറഞ്ഞ വാഗ്ദത്തത്തെ ഞാൻ നിങ്ങൾക്കായി അയക്കുന്നു. യെശയ്യാവ് പറഞ്ഞ വാഗ്ദത്തത്തെ ഞാൻ അയക്കുന്നു. യോവേൽ പറഞ്ഞിരുന്ന വാഗ്ദത്തത്തെ ഞാൻ അയക്കുന്നു. പ്രവാചകന്മാരുടെ സകല വാഗ്ദത്തത്തെയും പിതാ പ്രവാചകന്മാരിൽ കൂടെ കാണിച്ചിരുന്നതുമായ എന്റെ പിതാവിന്റെ വാഗ്ദത്തത്തെ ഞാൻ അയക്കുന്നു. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ യെരുശലേം നഗരത്തിൽ പാർപ്പീൻ. നിങ്ങളുടെ പ്രസംഗവും പാട്ടും നിർത്തുക. യാതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം യെരുശലേം നഗരത്തിൽ പാർപ്പീൻ. അതേത് രീതിയിലുള്ള ഒരു സാക്ഷിയായിരിക്കും. നിങ്ങൾ 20 വർഷത്തെ ഹൈസ്കൂളും സെമിനാരിയും പൂർത്തിയാക്കുന്നതുവരെ യെരുശലേം നഗരത്തിൽ കാത്തിരിപ്പീനെന്നായിരുന്നുവോ? നിങ്ങളുടെ കലയുടെ ബാച്ചിലർ ബിരുദം കിട്ടുന്നതുവരെ കാത്തിരിപ്പീനെന്നായിരുന്നുവോ? നിങ്ങൾ മറ്റുള്ള ഭാഷകൾ പഠിക്കുന്നതുവരെ കാത്തിരിക്കുക, അതിനാൽ പ്രവർത്തന മേഖലയിലേക്ക് അവൻ നിങ്ങളെ വിളിക്കാനിടയായാൽ നിങ്ങൾക്കത് സംസാരിക്കാൻ കഴിയുമെന്നായിരുന്നുവോ? അല്ല, അതങ്ങനെയായിരുന്നില്ല. ഉയരത്തിൽ നിന്ന് ശക്തി വരുന്നതിനിടയാക്കുക. അത് വന്നു കഴിയുമ്പോൾ അത് സ്വയമായി കരുതിക്കൊള്ളും. ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുമ്പോൾ നിങ്ങൾ കാത്തിരിപ്പീൻ. ഹോ ദൈവമേ, ജനങ്ങൾക്ക് എന്തുകൊണ്ടത് കാണാൻ കഴിയുന്നില്ല? ഇതൊരു സഭയിൽ ചേരുന്നതല്ല, ഇത് ശക്തിക്കായി കാത്തിരിക്കുന്നതാകുന്നു. ഉയരത്തിൽ നിന്ന് നിങ്ങൾ ശക്തി ധരിക്കുവോളം കാത്തിരിപ്പീൻ. കാരണം ഞാൻ അവനെ അയക്കും. അവൻ ദൈവത്തിന്റെ ഒരു വാഗ്ദത്തമാകുന്നു. ഞാൻ അവനെ അയക്കും. ഞാൻ സാക്ഷ്യം വഹിക്കുവാൻ പോകുകയാണ്. അവൻ വരുമ്പോൾ അവൻ സാക്ഷ്യം വഹിക്കും, കാരണം അവൻ സ്വയമൊന്നും സംസാരിക്കയില്ല, എന്നാൽ അവൻ എന്നെ കുറിച്ച് സംസാരിക്കും. ആമേൻ. അവൻ എന്ത് ചെയ്യുമെന്ന് ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾ അവൻ നിങ്ങളുടെ അടുക്കൽ എത്തിക്കും. ഏതെങ്കിലും സെമിനാരിയുടെ കാര്യങ്ങളല്ല. എന്താകുന്നു? ഞാൻ നിങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരും. അതായത്, അത് ദൈവത്തിന്റെ വചനങ്ങളാകുന്നു. നിങ്ങളുടെ സെമിനാരിയുടെ അനുഭവങ്ങൾ നിങ്ങൾ മറന്നുപോകും. ഞാൻ നിങ്ങളെ പഠിപ്പിച്ച ഈ വചനങ്ങളെ നിങ്ങൾക്ക് കിട്ടും. അവയെ നിങ്ങളുടെ ഓർമ്മയിൽ അവൻ കൊണ്ടുവരും. അവൻ മറ്റൊരു കാര്യം കൂടി ചെയ്യും. അവൻ വരുവാനുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു തരും. അതാണ് സത്യസാക്ഷി. അതാണ് ദൈവത്തിന്റെ സത്യസാക്ഷി. ഈ പരിശുദ്ധാത്മാവ് ഈ സുവിശേഷത്തെ തിരികെ നിങ്ങളുടെ അടുക്കൽ എത്തിക്കും. 2000 വർഷങ്ങളായി ഇത് തള്ളിക്കളയപ്പെട്ടിരുന്നാലും മനുഷ്യനിർമ്മിതമായ വേദശാസ്ത്രത്താൽ അവരുടെ കാലിനടിയിലിട്ട് ഇത് ചവിട്ടിക്കളഞ്ഞേക്കാനും ഇടയുണ്ട്. എന്നാൽ അവൻ വരുമ്പോൾ ഇത് തിരികെ നിങ്ങൾക്ക് എത്തിച്ചു തരും. അതുമാത്രമല്ല, വരുവാനുള്ള കാര്യങ്ങളെ നിങ്ങളോട് പറയുകയും ചെയ്യും. അവൻ നിങ്ങളോട് വിക്കിവിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും സംസാരിക്കും. ഈ കാര്യങ്ങളെല്ലാം അവൻ ചെയ്യും. ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നതെല്ലാം അവൻ ചെയ്യും. ഞാൻ പിതാവിന്റെ വാഗ്ദത്തത്തെ നിങ്ങൾക്ക് അയക്കാൻ പോകുകയാണ്. പെന്തക്കോസ്ത് നാളിൽ അത് വന്നപ്പോൾ അവർ എന്താണ് പറഞ്ഞത്? ഞങ്ങൾ അവന്റെ സാക്ഷികളാകുന്നു എന്നവർ പറഞ്ഞു. അരളി ചെയ്തിരിക്കുന്ന ഈ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. ഹോ ദൈവമേ, അതെന്നെ ആത്മാവിലാക്കുന്നു. ഞങ്ങൾ അവന്റെ സാക്ഷികളാകുന്നു, ഞങ്ങളുടെ പക്കൽ ഒരു ബിരുദവുമില്ല എന്നവർ പറഞ്ഞു. അവരെന്തായിരുന്നു? അവരിൽ ചിലർ യഹൂദന്മാരും പരിവർത്തനം ചെയ്യപ്പെട്ടവരുമായിരുന്നു. കീർത്തിയും വഴക്കമില്ലായ്മയും പശിയും അങ്ങനെയെല്ലാം അവരിൽ നിന്നും എടുത്തു കളയപ്പെട്ടിരുന്നു. ആ സ്വയംകൃതനായ ശിമോൻ പത്രോസിനെ നോക്കുക. അവൻ അത്രമാത്രം പശി പിടിച്ചവനാണെന്ന് വിചാരിച്ചിരുന്നു. അവൻ അശുദ്ധമായതൊന്നും തിന്നിരുന്നില്ല. ആ സ്വയംകൃതനായ പൌലോസ് എല്ലായിടത്തും സഭകളെ ഉപദ്രവിച്ചു പോയിരുന്നതിനെ കുറിച്ച് എന്ത് പറയുന്നു? ദമാസ്കസിലേക്കുള്ള വഴിയിൽ വെച്ച് ആ ദിവസം അവൻ പരിശുദ്ധാത്മാവിനെ കണ്ടുമുട്ടിയപ്പോൾ എന്തായിരുന്നു? ഫെസ്തൂസിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവൻ പറഞ്ഞു, എനിക്ക് ഭ്രാന്തില്ല. മതഭേദം എന്ന് ഇവരെ പറയുന്ന മാർഗപ്രകാരം ഞാൻ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുന്നു. ഞങ്ങൾ അവന്റെ സാക്ഷികളാകുന്നു എന്നവർ പറഞ്ഞു. പെന്തക്കോസ്തിൽ 3 വ്യത്യസ്തമായ സാക്ഷികളുണ്ടായിരുന്നു. ആദ്യത്തേത് അന്ത്യനാളുകളിൽ ജനങ്ങളുടെ മേൽ അവൻ തന്റെ ആത്മാവിനെ പകരുമെന്നുള്ള പ്രവാചകന്മാരുടെ വചനമായിരുന്നു. പ്രവാചകന്മാരുടെ സാക്ഷ്യം ദൈവത്തിന്റെ വചനമായിട്ട് അത് നിറവേറുകയുണ്ടായി. പ്രവാചകന്മാരുടെ സന്ദേശം നിറവേറിയത് ഒരു സാക്ഷ്യമായിരുന്നു. ഞാൻ സകല ജനത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. വിക്കിവിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും ഞാൻ ഈ ജനങ്ങളോട് സംസാരിക്കും. ഇതവിടെയായിരുന്നു. അവർക്കത് നിഷേധിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അവിടെ 3 സാക്ഷികൾ ഉണ്ടായിരുന്നു. പ്രവാചകന്റെ വചനം നിവൃത്തിയായത് അതിലൊന്നായിരുന്നു. മറ്റൊരു സാക്ഷി ജനങ്ങളായിരുന്നു. എന്തോ സംഭവിച്ചിട്ട് അവർ സാക്ഷീകരിക്കുകയായിരുന്നു. ഞാനൊരു മുറിയിൽ മറഞ്ഞിരിക്കുകയായിരുന്നു. എനിക്ക് തീരെ നാണമായിരുന്നു. ഞാൻ ലജ്ജിക്കപ്പെട്ടിരുന്നു. അവൻ എടുക്കപ്പെട്ടിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. എന്നാൽ ഇവിടെ ചുറ്റുമായുള്ള ഈ ഉന്നത പദവിക്കാരായ ജനങ്ങളുടെ മുമ്പിൽ എനിക്ക് ലജ്ജയായിരുന്നു. അവരെക്കുറിച്ച് ഞാൻ ലജ്ജിതനായിരുന്നു. ഞാൻ ലജ്ജിതനായിട്ട് ഒരുപക്ഷെ ഞാൻ എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല. കാരണം ഞാൻ വികാരാവശ്യതയിലാകുകയോ അല്ലെങ്കിൽ അങ്ങനെ മറ്റോ ചെയ്യുമെന്ന് ഞാൻ പേടിച്ചിരുന്നു. ഇന്നത്തെ സ്വയംകൃതമായ സഭകളുടെ കാര്യവും അത് തന്നെയാണ്. അവർ വളരെയധികം ശല്യമുണ്ടാക്കുമെന്നവർ പേടിക്കുന്നു. ശരിയായിട്ടുള്ളതല്ലാതെ എന്തെങ്കിലും ചെയ്യുമെന്നവർ പേടിക്കുന്നു. ഹോ, നിങ്ങൾ സ്വയംകൃതരും സ്വയം സന്തുഷ്ടിയുള്ളവരുമാകുന്നു. നമുക്കാവശ്യമുള്ളത് ഒരു പെന്തിക്കോസ്താകുന്നു. നമുക്കാവശ്യമുള്ള പരിശുദ്ധാത്മാവിന്റെ വരവും ഒരു നിറയ്ക്കലുമാകുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ അവന്റെ സാക്ഷികളാകുന്നു, കാരണം ഞങ്ങൾ അതിനാൽ നിറഞ്ഞിരിക്കുന്നു. പത്രസ് പറഞ്ഞു, യഹൂദ പുരുഷന്മാരും യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. പകൽ 3 നേരമേ ആയിട്ടുള്ളൂവല്ലോ. ഇത് യോവേൽ മുഖാന്തരം അരളി ചെയ്തതത്രേ. അതെന്താണെന്നാൽ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും എന്ന് ദൈവം അരളി ചെയ്യുന്നു. പ്രവാചകന്റെ വാക്കുകൾ സത്യമാണെന്നുള്ളതിന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു, കാരണം ഞങ്ങളിപ്പോൾ നിറഞ്ഞിരിക്കുന്നു. ഹോ ദൈവമേ, അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അതാണ് സഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത്. അതാണ് ലോകമൊട്ടുക്കുള്ള 170 കോടി ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്ന ഈ ജനങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത്. അത് വേറൊരു പെന്തിക്കോസ്താകുന്നു. അത് തിരികെ വന്ന് 25 വർഷം പഠിക്കുകയല്ല, എന്നാൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു സാക്ഷിയുമായിട്ട് ദൈവത്തിന്റെ വചനത്തിനും ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിനും സാക്ഷ്യം വഹിക്കുന്നതാണ്. യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. അവിടെ പ്രവാചകന്മാരുടെ വചനം നിവൃത്തിയായി. അവിടെ ജനങ്ങൾ സാക്ഷ്യം വഹിച്ചിരുന്നു. അവിടെ പരിശുദ്ധാത്മാവ് സ്വയം സാക്ഷ്യം വഹിച്ചു. അവർ മൂന്നുപേർ അവിടെയായിരുന്നു. ബൈബിൾ പറയുന്നു, രണ്ടു മൂന്ന് സാക്ഷികളുടെ വായാൽ സകല കാര്യവും ഉറപ്പാക്കപ്പെടുന്നു. അത് ശരിയാണ്. അവിടെ പ്രവാചകന്റെ വാക്കുകൾ നിറവേറിയിരുന്നു. ജനങ്ങൾ പറഞ്ഞു, എന്തോ എനിക്ക് സംഭവിച്ചിരിക്കുന്നു, എന്തോ സംഭവിച്ചിരിക്കുന്നു, എനിക്കിനിയും പേടിയില്ല, ഞാൻ മരണത്തെ ഭയപ്പെടുന്നില്ല, ഞാൻ യാതൊന്നിനെയും ഭയപ്പെടുന്നില്ല, എന്തോ സംഭവിച്ചിരിക്കുന്നു, എന്റെ വേദശാസ്ത്രം മുഴുവൻ ഞാൻ മറന്നുപോയിരിക്കുന്നു, എന്റെ മനുഷ്യനിർമ്മിതമായി സകല ആചാരങ്ങളെയും ഞാൻ മറന്നിരിക്കുന്നു, എന്തോ എനിക്ക് സംഭവിച്ചിരിക്കുന്നു. എന്റെ വാക്കിന് ചെവി കൊടുക്കുക, ഇവർ ലഹരി പിടിച്ചവരല്ല എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. അവർക്കവരുടെ ഉന്നത പദവികളെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. അവർ ആത്മാവിൽ ലഹരി പിടിച്ചവരായിരുന്നു. അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നമുക്കാവശ്യമായിരിക്കുന്നത് അതാണ്. ദൈവത്തിന്റെ മുമ്പിലേക്ക് നടന്നു ചെന്ന് അവനോട്, കർത്താവെ, എന്നെ ഒരു സഭയിലെ അംഗമാക്കരുത്, എന്നാൽ എന്നെ ഒരു സാക്ഷിയാക്കുക എന്ന് പറയാൻ കഴിയുന്ന സ്വസ്ഥ ബുദ്ധിയുള്ള ഒരു വിവേകമുള്ള ഒരു കൂട്ടം ജനങ്ങളെയാണ്. നിന്റെ ആത്മാവിനെ എന്റെ മേൽ പകർന്ന് എന്നെ നിറയ്ക്കുക, ഞാൻ നിന്റെ സാക്ഷിയായിരിക്കട്ടെ. അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഇന്ന് സഭയ്ക്ക് കുറവായി അനുഭവപ്പെടുന്നതും അത് തന്നെയാണ്. ഇത് രക്തക്കുറവുള്ള അവസ്ഥയാണ്. കാരണം അത് യേശു ക്രിസ്തുവിന്റെ രക്തത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതെ, പരിശുദ്ധാത്മാവ് സ്വയം സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഇതപ്രകാരമാണെന്ന് പറയുന്നു. അവിടെയാകുന്നു അവരായിരുന്നത്. മനുഷ്യർ അത് നിഷേധിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ മനുഷ്യർ സ്കൂളുകളിൽ വലിയ വിദ്യാഭ്യാസത്തിനായി കാത്തിരുന്നില്ല. അവർ അജ്ഞരും പഠിപ്പില്ലാത്തവരും മീൻപിടുത്തക്കാരും കൃഷിക്കാരുമായ മനുഷ്യരായിരുന്നു. അവർ സാധാരണക്കാരായ മനുഷ്യരായിരുന്നു. വലിയ പുരുഷാരം അവന്റെ വാക്ക് സന്തോഷത്തോടെ കേട്ടുപോന്നു എന്ന് ബൈബിൾ പറയുന്നു. പ്രാകൃത ജനങ്ങളല്ലായിരുന്നു, അല്ല, പ്രശസ്ത വ്യക്തികളല്ലായിരുന്നു, എന്നാൽ സാധാരണ ജനങ്ങൾ സന്തോഷത്തോടെ അവനെ കേട്ടു. അവിടെയുണ്ടായിരുന്ന സാധാരണ ജനങ്ങൾ അവനെ കേട്ടിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ എന്തോ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. ഞങ്ങളുടെ സ്വന്തം ഭാഷ പോലും കഷ്ടിച്ച് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. എന്നാൽ മനുഷ്യർ പറഞ്ഞു, നാം എങ്ങനെ അവരെ മനസ്സിലാക്കുന്നു? ഇവരെല്ലാം ഗലീലക്കാരല്ലയോ? ഗലീലക്കാർ ഒരു താണതരത്തിൽപ്പെട്ട ജനങ്ങളായിരുന്നു. അവർ പറഞ്ഞു, നാം ഓരോരുത്തൻ ജനിച്ച് നമ്മുടെ സ്വന്തം ഭാഷയിൽ ഈ ഗലീലക്കാർ സംസാരിച്ചു കേൾക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ വചനം നിവൃത്തിയായിരിക്കുന്നു എന്നുള്ളതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് സാക്ഷ്യം കൊടുത്തിരുന്നു. ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. വിക്കിവിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും ഞാൻ ഈ ജനങ്ങളോട് സംസാരിക്കും. ഇതാകുന്നു സ്വസ്ഥത. സാക്ഷ്യം വഹിക്കുകയും ഒരു സാക്ഷിയുമാകുന്നു. ഇതതിന്റെ സാക്ഷ്യമാകുന്നു. തീർച്ചയായും മൂന്ന് സാക്ഷികളുണ്ടായിരുന്നു. എന്താകുന്നു? പ്രവാചകന്റെ വചനവും അത് ദൈവത്തിന്റെ വചനമാകുന്നു. കാരണം ആ പ്രവാചകന്മാർ സംസാരിച്ചത് അവരുടെ വാക്കുകളല്ലായിരുന്നു, എന്നാൽ അത് ദൈവത്തിന്റെ വചനമായിരുന്നു. ദൈവം അവരുടെ വായിലിട്ട് കൊടുത്തത്. ഞാനിവിടെ നിന്നുകൊണ്ട് അവിടെയിരിക്കുന്ന ആ നോർവീജിയക്കാരനായ മെഡിക്കൽ ഡോക്ടറിനെ ശ്രദ്ധിക്കുകയായിരുന്നു. അദ്ദേഹം നോർവേയിൽ നിന്നും ഇവിടെ വരെ പ്രാർത്ഥിക്കുന്നതിനായി എത്തിയിരിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾ ഒരു സ്വകാര്യ കൂടിക്കാഴ്ചയിലിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആ മുറിയിലേക്ക് കടന്നു വന്നു. അദ്ദേഹം പറഞ്ഞു, സഹോദരൻ ബ്രണഹാം എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതിനായി ഞാൻ കാത്തിരിക്കുകയാണ്. അവിടെ വെച്ച് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന്റെ ജീവനിലേക്ക് കടന്നു വന്നിട്ട് പിൻസമയത്ത് എന്ത് സംഭവിച്ചുവെന്നും എന്തവസ്ഥയിലാണെന്നും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് പറയുകയുണ്ടായി. എന്തായിരുന്നു അത്? ദൈവത്തിന്റെ ആത്മാവ് സാക്ഷ്യം നൽകുകയാണ്. വേറൊരു വ്യക്തി കൂടി ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നുണ്ടാകാം. സഹോദരൻ പാമറിന്റെ സഭയിൽ നിന്നും അയക്കപ്പെട്ടിരുന്നു. ആകെ കുഴപ്പത്തിലായിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് ആകെപ്പാടെ തകർന്നിരുന്നു. അദ്ദേഹം ഒരു നല്ല വ്യക്തിയായിരുന്നു. അദ്ദേഹം തിരികെ വീട്ടിലേക്ക് പോയിരിക്കുമെന്ന് ഞാൻ ഊഹിക്കുന്നു. സഹോദരൻ പാമർ അദ്ദേഹത്തെ അയച്ചിട്ടൊരു കത്തെഴുതി കൊടുത്തയച്ചിരുന്നു. അതിൽ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, സഹോദരൻ ബ്രണഹാം, ഇത് കഠിനമേറിയ സമയമായിരിക്കുമെന്ന് ഞാൻ അറിയുന്നു, എന്നാൽ അവസരം കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തെ കാണുക. കാരണം അദ്ദേഹം ഒരു നല്ല സഹോദരനാണ്. സഭ അദ്ദേഹത്തെ അയച്ചിരുന്നു. അദ്ദേഹം കൂടിക്കാഴ്ചയിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ വളരെ ആഴത്തിൽ കിടന്നിരുന്ന ഈ കാര്യത്തെ എന്തെങ്കിലും അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധാത്മാവ് അതെടുത്ത് പുറത്തു കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. അദ്ദേഹം ആനന്ദിക്കുകയും കവളുകളിൽ കൂടി കണ്ണുനീർ വാർക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ്? ദൈവം സാക്ഷ്യം വഹിക്കുകയാണ്. എന്തിനാലാണ്? വില്യം ബ്രണഹാമിനാലാണോ? അല്ല ശ്രീമാൻ, പരിശുദ്ധാത്മാവിനാലാകുന്നു. ആമേൻ. അതാണ് ദൈവത്തിന്റെ സാക്ഷി. ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യം പറയട്ടെ. ഇവിടെ ഇരിക്കുന്ന ഹിഗിൻ ബോദാം എന്ന് വിളിക്കപ്പെടുന്ന ഈ വ്യക്തി സഭയിൽ ഒരു ഡീക്കണായി സേവ ചെയ്യുകയും ഇപ്പോൾ ഒരു വിശ്വസ്തനായ അംഗവുമാകുന്നു. അദ്ദേഹം ഇന്ന് രാവിലെ അന്യഭാഷയിൽ സംസാരിക്കുന്നതിനും പ്രവചിക്കുന്നതിനുമായി എഴുന്നേൽക്കുകയുണ്ടായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് രാവിലെ അദ്ദേഹം വ്യാഖ്യാനം തരുമ്പോൾ, ഞാൻ എന്റെ ദാസനെ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ കാര്യങ്ങളെ അറിയുന്നതിനായി അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഹോ, എന്തുകൊണ്ടാണ്? ഞാൻ തലകുനിച്ചുകൊണ്ട് നിന്ന് കേൾക്കുകയും എന്റെ ഹൃദയത്തിൽ കൂടി കണ്ണുനീരൊഴുകയും ചെയ്തിരുന്നു. ആ മനുഷ്യൻ യാതൊന്നും അറിഞ്ഞിരുന്നില്ല. ഞാൻ ഒരിക്കലും ഒരു വാക്കുപോലും അദ്ദേഹത്തോട് പറയുകയോ മറ്റാരോടെങ്കിലും എന്താണ് ഞാൻ സംസാരിക്കാൻ പോകുന്നതെന്ന് പറയുകയോ ചെയ്തിരുന്നില്ല. കാരണം ഞാൻ നേരെ പ്രസംഗപീഠത്തിലേക്ക് കടന്നു വന്നിരുന്നു. അവിടെ അദ്ദേഹം ഈ വിഷയത്തെ വെളിപ്പെടുത്തുകയും ജനങ്ങളോട് അവരെ തന്നെ അതിനുവേണ്ടി ശരിയാക്കുന്നതിനും പറഞ്ഞു. ഞാൻ നിങ്ങളോട് സംസാരിക്കും. ഞാൻ അവനെ പല ദേശത്തേക്കും പല ജനങ്ങളുടെ അടുക്കിലേക്കും ഈ സന്ദേശവുമായിട്ട് അയച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് സംസാരിക്കും. അതിന് ചെവി കൊടുക്കുക. കാരണം ഞാൻ അവനെ അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുന്നു. ഓ ദൈവമേ, എന്താകുന്നു ഇത്? ഇത് പരിശുദ്ധാത്മാവാകുന്നു, ദൈവത്തിന്റെ സത്യസാക്ഷിയാകുന്നു. എന്താകുന്ന വിധ? ദിവ്യത്വം മനുഷ്യനിൽ കൂടാരവാസമാക്കിയിരിക്കുന്നു. ഹാലലൂയ. എന്താകുന്ന വിധ? സഭയെ ആ കാരണത്താൽ കരച്ചിലും അന്യഭാഷ പറയുന്നതും അല്ലെങ്കിൽ ഏതെങ്കിലും വികാരാവശ്യങ്ങളെ എനിക്ക് പരിശുദ്ധാത്മ സ്നാനമായി എടുക്കാൻ കഴിയുകയില്ല. അതൊക്കെയും കൊള്ളാം, ആ കാര്യങ്ങളെല്ലാം കൊള്ളാം, എന്നാൽ പിശാചിനത് അത്രയും വാസ്തവികമായി അനുകരിക്കാൻ കഴിയും. എന്നാൽ പരിശുദ്ധാത്മാവ് ദിവ്യത്വമായിട്ട് ദൈവം മനുഷ്യനിൽ വസിക്കുന്നു. അത് വികാരാവേശത്തിലും കൂടുതലാണ്, അത് അന്യഭാഷ പറയുന്നതിലും കൂടുതലാണ്, അത് ആത്മാവിൽ ഒച്ചവെക്കുന്നതിലും കൂടുതലാണ്, അത് കരയുന്നതിലും കൂടുതലാണ്, അത് സഭയിൽ ചേരുന്നതിലും കൂടുതലാണ്. അത് ദൈവം മനുഷ്യനിൽ ജീവിക്കുന്നതാകുന്നു. ദിവ്യത്വം ദൈവം സ്വയം ആ വ്യക്തിയിൽ വസിച്ചിട്ട് അവന് സംസാരിക്കാൻ കഴിയുകയും അത് കൃത്യം ദൈവം സംസാരിക്കുന്നത് പോലെയുമായിട്ട് അത് യേശു ക്രിസ്തുവിന്റെ സഭയാകുന്നു. അപ്രകാരമാണ് ആദ്യത്തെ അപ്പോസ്തോലിക സഭ മുന്നോട്ട് പോയത്. അത് ഇന്നത്തെ സഭകളിൽ നിന്നും എത്ര വ്യത്യസ്തമായിരിക്കുന്നു. നമ്മുടെ സ്ഥാപിത സഭാ സംഘടന തുടങ്ങിയതു മുതൽ ക്രിസ്തുവിന് ശേഷം ഏകദേശം 2-ാം നൂറ്റാണ്ട് മുതൽ ആദ്യത്തെ കത്തോലിക്ക സഭ സംഘടനയാകുകയും മനുഷ്യന്റെ തത്വശാസ്ത്രത്തെ പഠിപ്പിക്കുകയും ചെയ്തതു മുതൽ നാം എത്ര വ്യത്യസ്തമായ അതിൽ നിന്നും മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് വളരെയധികം ജനങ്ങളുണ്ടായിട്ട് നാം നല്ല പ്രവൃത്തിക്കാരായ ജനങ്ങളാകുന്നു. നാം സഭയിൽ ചേരുന്നു. എന്നെ കേൾക്കുക. സഹോദരൻ ഹീഗിൻബോധാം ഇതിനെക്കുറിച്ചാണ് ഇന്ന് രാവിലെ സംസാരിച്ചിരുന്നത്. ഹീഗിൻബോധാം അല്ല, എന്നാൽ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൽ കൂടി സംസാരിച്ചിരുന്നു. നാം ഒരു നല്ല പ്രവൃത്തിക്കാരായ ജനങ്ങളാകുന്നു. നാം സഭയിൽ ചേരുകയും നാം അത്രമാത്രം സ്നേഹമുള്ളവരും മാധുര്യമുള്ളവരുമാകാൻ ആഗ്രഹിക്കുന്നു. നാം ആരുടെയും വിചാരങ്ങളെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, തീർച്ചയായും ഇല്ല. നാം അത്രമാത്രം നല്ല ക്രിസ്ത്യാനികളായിരിക്കാൻ ആഗ്രഹിക്കുന്നു. നാം ക്രിസ്തുവിനെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തു നിർമ്മിക്കപ്പെടുന്നില്ല. ഹാലലൂയ. ദൈവം എനിക്ക് കുറച്ച് വാക്കുകളെ തന്നിട്ട് അത് നിങ്ങൾക്ക് തരാൻ മാത്രം എനിക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുമായിരുന്നു. ഒരു ചെമ്മരിയാടിനോട് രോമം നിർമ്മിക്കുന്നതിനായി ആവശ്യപ്പെടുന്നില്ല. ഈ വർഷം കുറച്ചുകൂടി രോമം നിർമ്മിക്കുന്നതിനായി അതിനോട് ആവശ്യപ്പെടുന്നില്ല. അതൊരു ചെമ്മരിയാടാണെങ്കിൽ അതിന് രോമം ഉണ്ടാകും, കാരണം അതൊരു ചെമ്മരിയാടാകുന്നു. ഞാനൊരു ചെമ്മരിയാടാകുന്നു, അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി എളുപ്പം കുറച്ച് രോമം കൂടി എന്റെ സ്വാമിക്ക് വേണ്ടി നിർമ്മിക്കേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നുന്നു എന്ന് അതിന് പറയേണ്ട ആവശ്യമില്ല. അതിനെക്കുറിച്ച് അതിന് വിഷമിക്കേണ്ട ആവശ്യമില്ല. അതൊരു ചെമ്മരിയാടായിരിക്കുന്നിടത്തോളം അത് രോമം നൽകും, അതിനത് നിർമ്മിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സ്വയംകൃതമായ യാതൊരു ഭക്തിയും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഞാനിത് ചെയ്തുകൂടാ, ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് ഞാൻ അറിയുന്നു. ഓ സഹോദര, അത് സ്വന്തമായ മാനുഷിക കഴിവുകളാൽ സ്വയം അതിനെ തന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതാണ്. എന്തിരിക്കലും ആത്മാർത്ഥതയോടുകൂടിയാകുന്നു. എന്താണ് കാര്യമെന്ന് വെച്ചാൽ അത് ദുർബലമായ പ്രസംഗപീഠങ്ങളും ദുർബലമായ സ്കൂളുകളും ദുർബലമായ സെമിനാരികളുമാകുന്നു. അതാണ് കാര്യം. മാനുഷിക വേദശാസ്ത്രത്തെ പഠിപ്പിക്കുകയാണ്. ഒരു ക്രിസ്ത്യാനിയുടെ കഴിവിനെ കുറിച്ച് നിങ്ങൾ എന്ന് പറഞ്ഞേക്കാം, താങ്കൾ ഒരു ക്രിസ്ത്യാനിയാണോ? ഓ, ഞാൻ മെത്തഡിസ്റ്റ് ആകുന്നു. താങ്കൾ ഒരു ക്രിസ്ത്യാനിയാണോ? ഓ, ഞാൻ ബാപ്റ്റിസ്റ്റ് ആകുന്നു. ഇപ്പോൾ അതാണ് ക്രിസ്തുമതത്തിന്റെ ബലം. എത്ര വ്യത്യസ്തമായിരിക്കുന്നു. ഹാലലൂയ. ആദ്യകാല സഭയിൽ നിന്നും ഇത് എത്ര വ്യത്യസ്തമായിരിക്കുന്നു. അവർക്ക് പറയുന്നതിനായി ഇങ്ങനെയുള്ള യാതൊരു കാര്യവുമില്ലായിരുന്നു. എന്നാൽ അവർ ഒരു ഊർജത്താലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും നിറഞ്ഞവരായിട്ട് അതവരെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും സ്വതന്ത്രരാക്കിയിരുന്നു. അവർ പേരിന് വിളിക്കപ്പെട്ടവരായിരുന്നില്ല. അവരുടെ ഹൃദയങ്ങളിൽ ദൈവസ്നേഹം കത്തിയെറിഞ്ഞിട്ട് അതവരെ മരണത്തിലേക്ക് പോലും അയച്ചിരുന്നു. എന്റെ മകളായ ബെക്കി കഴിഞ്ഞ രാത്രിയിൽ ഗ്ലേഡിയേറ്റേഴ്സ്, അതായത് പുരാതന റോമൻ മല്ലന്മാരെക്കുറിച്ച് എനിക്ക് വേണ്ടി വായിച്ചു കേൾപ്പിക്കുകയായിരുന്നു. ഡാഡി, ഇത് കേൾക്കുക എന്നവൾ പറഞ്ഞു. ഈ സമയത്ത് അത് ക്ഷമിക്കണം, എനിക്ക് പേര് പറയാൻ ഓർക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഒരു ചെറുപ്പക്കാരനായ ക്രിസ്ത്യാനിയെ റോമാക്കാരുടെ പോർക്കളത്തിലേക്ക് ഒരു മല്ലനായി വലിച്ചെറിയപ്പെട്ടു. ഞാൻ ഈ രംഗഭൂമിയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിന്റെ പഴയ ഭിത്തികളെല്ലാം വീണുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവിടെ ഇരുന്നു കൊണ്ട് ഈ മല്ലന്മാരെ കാണുന്നത് അവർ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. അവർക്ക് തമ്മിൽ ഒരാളെ കൊല്ലേണ്ടതായിരുന്നു. പഴയകാലത്ത് അവർ ഇപ്രകാരം തമ്മിൽ ഏറ്റുമുട്ടിയിട്ട് ഒരാൾ മറ്റൊരാളെ കൊന്നിരുന്നു. ദൈവം ഈ കാര്യത്തിനെതിരായിരുന്നു. ക്രിസ്തുമതത്തിന്റെ ആദ്യത്തെ തന്നെ അടയാളങ്ങളിൽ ഒന്ന് ഒരു മനുഷ്യനെ കൊല്ലുന്നത് നിരസിക്കുക എന്നതാണ്. അത് ശരിയാണ്. നിങ്ങൾക്കൊരുവനെ കത്തികൊണ്ട് കുത്തിക്കൊല്ലുന്നതിലും കൂടുതൽ വഴികളുണ്ട്. അവന്റെ സ്വഭാവത്തിനെതിരായിട്ട് സംസാരിക്കുക, അങ്ങനെ പല രീതികളിൽ നിങ്ങൾക്കത് കഴിയും. എന്നാൽ ഈ മല്ലന്റെ അടുക്കലേക്ക് അവരൊരു സിംഹത്തെ തുറന്നുവിട്ടു. ദൈവത്തിന്റെ ശക്തിയാലും ബലത്താലും അവൻ തന്റെ വാൾ കൊണ്ട് ആ കത്തി കൊണ്ട് ആ സിംഹത്തെ കൊന്നുകളഞ്ഞു. അതൊരു പരാക്രമമായിട്ട് ജനങ്ങൾ കൈയടിക്കുകയും എഴുന്നേൽക്കുകയും ചെയ്തു. അവർ വേറൊരു സിംഹത്തെ കൂടി അഴിച്ചുവിടുകയും അവൻ വാൾ കൊണ്ട് അതിനെ കൊല്ലുകയും ചെയ്തു. അതിനുശേഷം അവർ ഒരു വലിയ ഭയങ്കരനായ പൊക്കമുള്ള ഇരുണ്ട ആഫ്രിക്കക്കാരനായ ഒരു വിഗ്രഹാരാധനക്കാരനെ അഴിച്ചുവിട്ടു. ഈ ക്രിസ്ത്യാനിക്ക് അവനോട് പോരാടേണ്ടിയിരുന്നു. അതിനവൻ ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ ഈ പോരാട്ടത്തിൽ അവൻ ആഫ്രിക്കക്കാരനെ ഇടിച്ചു വീഴ്ത്തിയിട്ട് തന്റെ വാൾ നേരെ അവന്റെ മേൽ കൊണ്ടുവന്നു. തീർച്ചയായും ആഫ്രിക്കക്കാരൻ പറഞ്ഞു, ശ്രീമാൻ, എന്നെ എളുപ്പം കൊല്ലുക, അതിനാൽ എനിക്ക് കഷ്ടപ്പെടേണ്ടി വരില്ല, എന്നെ ഇനി ദണ്ഡിപ്പിക്കരുത്, എന്നെ എളുപ്പം കൊല്ലുക. ഈ ക്രിസ്ത്യാനി തന്റെ വാൾ വലിച്ചെറിഞ്ഞിട്ട് തന്റെ പടച്ചട്ട എടുത്ത് മാറ്റിയിട്ട് നേരെ ചക്രവർത്തിയുടെ മുമ്പിലേക്ക് നടന്നു. എന്നിട്ട് പറഞ്ഞു, ചക്രവർത്തി, ഞാനൊരു ക്രിസ്ത്യാനിയാകുന്നു. എന്റെ കർത്താവും രക്ഷിതാവുമായവൻ ഒരുവൻ മറ്റൊരുവന്റെ ജീവനെ എടുക്കുന്നത് വിലക്കുന്നു. ഒരു കാട്ടുമൃഗത്തിന്റെ ജീവൻ എനിക്ക് എടുക്കാൻ കഴിയും, എന്നാൽ എന്റെ സഹോദരന്റെ ജീവൻ ഞാൻ എടുക്കുകയില്ല. ഞാനൊരു മനുഷ്യനെ കൊല്ലുന്ന കാര്യത്തെ നിരസിക്കുന്നു. റോമിലെ ചക്രവർത്തിമാരും മറ്റെല്ലാവരും ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഒരടിമയായ മല്ലൻ റോമിന്റെ ശബ്ദത്തെ അനുസരിക്കുന്നത് നിരസിച്ച് കളയുമെന്ന് നീ അർത്ഥമാക്കുന്നുവോ? അവർ ആ മനുഷ്യനെ വിളിച്ചു, അവന്റെ മേൽ ചാടി വാളെടുത്ത് അവനെ കൊല്ലുക എന്ന് ആജ്ഞാപിച്ചു. അവൻ ചാടി എഴുന്നേറ്റ് ഈ ക്രിസ്ത്യാനിയുടെ വാളെടുത്തു. ഈ ക്രിസ്ത്യാനി ആയുധരഹിതനായിട്ട് തന്റെ കൈകൾ നീട്ടി നിന്നു. ആ മനുഷ്യൻ അവന്റെ നെഞ്ചിൽ കൂടി നേരെ അവന്റെ ഹൃദയത്തിൽ കൂടി ആ വാൾ കുത്തിയിറക്കി. രക്തം കുടുകുട എന്ന് അവന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുകയും ഈ വലിയ വാൾ അവന്റെ നെഞ്ചിനുള്ളിൽ കൂടി കുത്തിയിറങ്ങുകയും ചെയ്തപ്പോൾ ഈ ക്രിസ്ത്യാനി തന്റെ മുട്ടിന്മേൽ വീണിട്ട് കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞു. നാം ക്രിസ്തുവിന് വേണ്ടി കഷ്ടപ്പെടുന്നതിനെ കുറിച്ച് എന്ത് പറയുന്നു? ഇതുപോലെയുള്ള മനുഷ്യരുടെ മുമ്പിൽ നമ്മളുടെ സാക്ഷ്യം എന്തായിരിക്കും? ഓ, നമ്മുടെ പിതാക്കന്മാരുടെ വിശ്വാസം കാരാഗ്രഹമായാലും തീയായാലും വാളായാലും ഇപ്പോഴും ജീവനോടെ നിലനിൽക്കുന്നു. ഈ മനുഷ്യൻ മരണത്തെ ക്രിസ്തുവിന് വേണ്ടി ഏറ്റുപറയുന്നതായി അർത്ഥമാക്കിയിരുന്നു. അവരുടെ പക്കൽ എന്താണ് ഉണ്ടായിരുന്നത്? അവർ സാക്ഷിയെ സ്വീകരിച്ചിരുന്നു. അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായിരുന്നു. ഈ ആദ്യകാല ക്രിസ്ത്യാനികൾ മരണത്തെ ഭയപ്പെട്ടിരുന്നില്ല. അതിനുശേഷം ഈ റോമാക്കാരനായ ചക്രവർത്തി അവരെക്കുറിച്ച് ഇവരുടെ ഉള്ളിൽ എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതിനിടയാക്കി. അവരെന്താണ് ചെയ്തത്? അവരത് നാമനിർദ്ദേശം ചെയ്യുകയും അതിൽ നിന്നും ഒരു സംഘടനാ സഭയുണ്ടാക്കുകയും ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോയി. ഈ സാക്ഷിയെ സ്വീകരിക്കാതെ വെറുമൊരു പേര് മാത്രമായിക്കൊണ്ട് അവരെ അതിലേക്ക് കൊണ്ടുവന്നു. അവിടെയാണ് ഇന്ന് ലൂഥറൻകാരും ബാപ്റ്റിസ്റ്റുകാരും പ്രസ്ബിറ്റേറിയൻകാരും നാമമാത്രക്കാരായ വളരെയധികം പെന്തിക്കോസ്തുകാരുമായ നാമായിട്ട് ദൈവത്തിന്റെ സാക്ഷിയെ സ്വീകരിക്കാതെ ഈ യാത്രയിൽ മുമ്പോട്ട് പോകുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ സാക്ഷിയാകുന്നു. അതേ ശ്രീമാൻ അന്നാളിലെ സഭകളിൽ നിന്നും എത്ര വ്യത്യസ്തമായിരിക്കുന്നു. ഇന്നത്തെ സഭ എന്ന് പറയുന്നത് വെറും സഭയിൽ ചേരുക എന്നത് മാത്രമാകുന്നു. ഒരു വ്യക്തി സഭയിൽ ചേരുമ്പോൾ ഒരു പുതിയ കുപ്പായം ധരിക്കുന്നു എന്ന ഈ പഴയ പറച്ചിൽ പോലെയാകുന്നു. അത് ശരിയാണ്. എന്നാൽ അവൻ ഈ സാക്ഷിയാൽ നിറഞ്ഞു കഴിയുമ്പോൾ ഈ പുതിയ കുപ്പായത്തിനുള്ളിൽ ഒരു പുതിയ മനുഷ്യനാകുന്നു. ഇതാ മനുഷ്യന്റെ മേൽ പുതിയ കുപ്പായമല്ല, എന്നാൽ പുതിയ കുപ്പായത്തിനുള്ളിൽ പുതിയ മനുഷ്യനാകുന്നു. ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് കുപ്പായത്തിനുള്ളിൽ കൂടുതൽ പുതിയ മനുഷ്യരെയാണ്. അത് ഈ വൈദികന്റെ കുപ്പായത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതെ, നമുക്ക് അതിൽ നിന്നും വ്യത്യസ്തമായ ഒന്ന് ആവശ്യമായിരിക്കുന്നു. ഈ സഭ ഇന്ന് അതിന്റെ സ്വന്തമായ സൽപ്രവർത്തികളാൽ അതിനെ സ്വയം രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഓ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാൻ വാസ്തവമായ മാധുര്യമുള്ളവനായിരിക്കണം, ഞാൻ ഇത് ചെയ്തിരിക്കണം. എന്നാൽ ആദ്യകാല സഭയായിരുന്ന അവർ എന്താണ് ചെയ്തിരുന്നത്? അവർ കാത്തിരിക്കുകയായിരുന്നു. അവർ സ്വയം അവരെ തന്നെ മാറ്റാൻ ശ്രമിക്കാതെ ദൈവം സ്വയം കടന്നുവന്ന് അവരെ പരീശന്മാരിൽ നിന്നും സാക്ഷികളാക്കി മാറ്റുന്നതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവത്തിന്റെ സാക്ഷിയായ പരിശുദ്ധാത്മാവിന് വേണ്ടി മറ്റൊരു കാത്തിരിപ്പായിരുന്നിട്ട് അത് വന്ന് നമ്മെ ഒരു കൂട്ടം തണുത്ത് ഒട്ടിപ്പിടിച്ച പരീശന്മാരുടെ കൂട്ടത്തിൽ നിന്നും യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ സാക്ഷികളാക്കി മാറ്റുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഒരു പൊള്ളയായ പുറന്തോടല്ല. ശരിക്കു പറഞ്ഞാൽ സഭ എന്നത് വെറുമൊരു പൊള്ളയായ പുറന്തോടായിട്ട് ഒരു വലിയ കെട്ടിടമോ ഒരു വലിയ ഹാളോ നൂറുകണക്കിന് ഡോളറുകൾ ചിലവാക്കിയിട്ട് ഏതെങ്കിലും അതുപോലെയുള്ള ഒന്നോ ആയിട്ട് ജനങ്ങൾ പോകുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ഥലമല്ല. ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കോടി കോടി കോടിക്കണക്കിന് ഡോളറുകൾ നാം ചിലവഴിക്കുന്നു. സഭ ഇന്ന് സാമ്പത്തികമായി ഇതിനു മുമ്പായിരുന്നതിലും നന്നായ അവസ്ഥയിലായിരിക്കുന്നു. എന്നാൽ നാം കെട്ടിടങ്ങൾ വിലയ്ക്ക് വാങ്ങിയാണ്. ഇവിടെയുള്ള ഒരു വലിയ സഭാസംഘടന $6 കോടി മിസൂറി എന്നിവിടെയുള്ള ഒരു സ്ഥലത്ത് അതിനുവേണ്ടി ചിലവാക്കിയിട്ട് കർത്താവിന്റെ വരവ് സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പെന്തിക്കോസ്ത് മുന്നോട്ടുമായി മുന്നോട്ട് പോകുന്നു. മറ്റുള്ളവരും പെന്തിക്കോസ്തുകാരും മറുവശത്തുള്ള തെരുവുകളിൽ നിന്നും ഇതുപോലെ ഒരു കാര്യവുമായി കടന്നു വന്നിട്ട് വലിയ വലിയ കെട്ടിടങ്ങൾ പണിയാൻ ശ്രമിക്കുകയും ഏറ്റവും നല്ല വിദ്യാഭ്യാസമുള്ള പ്രാസംഗികരെ അവർക്ക് കിട്ടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അവർ പരിശുദ്ധാത്മാവിന്റെ നിറക്കലിൽ നിന്നും ദിവ്യ രോഗശാന്തിയിൽ നിന്നും പരിശുദ്ധാത്മാവായ ശക്തിയിൽ നിന്നും മാറിപ്പോവുകയാണ്. നാം എല്ലാമായിട്ട് ഇപ്പോൾ ചെയ്യുന്നത് മെത്തഡിസ്റ്റുകാരുമായിട്ട് മത്സരിക്കാൻ ശ്രമിക്കുകയാണ്. എന്നിട്ടിപ്പോൾ ഈ വലിയ സഭകളുടെ ഐക്യത്തിൽ ചേർന്നിരിക്കുകയും പരിപൂർണമായും നമ്മുടെ സുവിശേഷ നിലപാടിനെ നിഷേധിച്ചു കളയുകയും ചെയ്യുന്നു. കാരണം നാം സംഘടിക്കുകയും സംയോജിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അവർ സഭകളുടെ സമിതിയിലായിരിക്കുന്നു. അങ്ങനെ ഒരു കാര്യമെന്നത് എന്തൊരു നാണക്കേടും എന്തൊരു നിന്ദയുമാകുന്നു. മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ കമ്മ്യൂണിസം അതിനെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തൊരു കഷ്ടമേറിയ കാര്യമാകുന്നു. കമ്മ്യൂണിസം രൂപീകരിക്കപ്പെട്ടത് ക്രിസ്തീയതയുടെ ബലഹീനതയുടെ കാരണത്താലാണ്. അത് ശരിയാണ്, അത് പേരിന് വിളിക്കപ്പെടുന്ന ക്രിസ്തീയതയുടെ ബലഹീനതയായിരുന്നു. ദൈവത്തിന്റെ ജീവനുള്ള സഭയ്ക്ക് സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തെ സാക്ഷീകരിച്ചുകൊണ്ട് ഈ ലോകത്തെ പിടിച്ച് കുലുക്കുവാൻ എന്തൊരു അവസരമാണ് കിട്ടിയിരിക്കുന്നത്. ബൈബിളിൽ യിരെമ്യാവിന്റെ 42 അധ്യായത്തിൽ അവർക്ക് ഇതുപോലെ ഒരു സമയം അന്ന് കിട്ടിയിരുന്നു. ബാബിലോൺ രാജാവ് വന്ന് അവരെ എടുത്തുകൊണ്ട് പോകാനുള്ള കാര്യത്തെക്കുറിച്ച് അവർ ഭയപ്പെട്ടിരുന്നു. പ്രശസ്ത വ്യക്തികളും വലിയ ഓഫീസർമാരും ഈ പ്രവാചകന്മാരെ വിശ്വസിച്ചിരുന്നില്ല. അവർ ഭക്തിയുള്ളവരായിട്ട് അത് ചെയ്തു എന്ന് പറയുന്നതിന് അവർ തന്നെ ആഗ്രഹിച്ചിരുന്നു. അതിനാൽ അവർ യിരെമ്യാവിനെ വിളിച്ചു വരുത്തി. അവനൊരു മതഭ്രാന്തനാണെന്ന് അവർ വിചാരിച്ചിരുന്നു. അവനെ കാട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും ഒരുപക്ഷെ അവൻ കമ്പിളി പുതച്ചിരിക്കുകയും തലമുടി മുഖത്തേക്ക് തൂങ്ങിക്കിടക്കുകയും കാട്ടുതേനും അതുപോലെ കാട്ടിൽ നിന്ന് കിട്ടിയിരുന്ന മറ്റ് ഫലങ്ങളും തിന്നിരിക്കാം. അവന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, പ്രവാചക, ഞങ്ങൾക്ക് വേണ്ടി യഹോവയുടെ അരുളപ്പാട് അറിയുക. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയുക. അത് നന്മയായാലും തിന്മയായാലും ഞങ്ങൾ യഹോവയെ അനുസരിക്കുന്നതാണ്. എങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി യഹോവയെ തേടുന്നതായിരിക്കുമെന്ന് പറഞ്ഞു. അവൻ പോവുകയും 10 ദിവസം യഹോവയുടെ സന്നിധിയിൽ കഴിച്ചുകൂട്ടിയിട്ട് തിരികെ വന്ന് അവരെ ഒരുമിച്ച് കൂട്ടിയിരുത്തി വരുത്തിയിട്ട് എന്റെ പക്കൽ യഹോവായി പ്രകാരം അരളി ചെയ്ത വചനമുണ്ട് എന്ന് അവരോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾ അവന് ചെവികൊടുപ്പീൻ. ഹല്ലേലൂയ. നിങ്ങൾ ബാബിലോൺ രാജാവിനെ ഭയപ്പെട്ടിരിക്കുന്നു. അത് നാം രക്ഷയെ പേടിച്ചിരിക്കുന്ന പോലെയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഇസ്രായേലിലേക്ക് ഓടിപ്പോകുന്നതിന് തയ്യാറായിരിക്കുന്നു. കാരണം അവൻ വരുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു. നാം ഒരു നഗരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ആറ്റം ബോംബുകളെ പേടിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും വലിയ മറവിടങ്ങൾ പണിയാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതെന്ത് നന്മയാണ് ചെയ്യുന്നത്? പാപത്തിന്റെ ചോദ്യത്തെ ഒഴിവാക്കി കളയുക. യിരെമ്യാവ് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിലേക്ക് തിരിഞ്ഞിട്ട് നിങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിന് കൊടുക്കുകയും നിങ്ങൾ മനം തിരിഞ്ഞ് അവന്റെ കൽപ്പനകളെയും അവന്റെ വിധികളെയും അനുസരിച്ച് ശരിയായ പ്രവൃത്തികളെ ചെയ്യുകയാണെങ്കിൽ പിന്നെ ബാബിലോൺ രാജാവിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ സാക്ഷ്യം കേട്ടപ്പോൾ ആ ജനങ്ങൾ എന്ത് പറഞ്ഞു എന്ന് നിങ്ങൾക്കറിയാമോ? അവർ പറഞ്ഞു, നീ പ്രവചിക്കുന്നത് വ്യാജമാണ്, ഞങ്ങൾ മിസ്രയീമിലേക്ക് പോവുകയാണ്. അങ്ങനെ അവർ അവിടെ എത്തിയപ്പോൾ യിരെമ്യാവ് 2 കല്ലുകളെടുത്ത് അവയെ കളിമണ്ണിൽ കുഴിച്ചിട്ടിട്ട് പറഞ്ഞു, എന്റെ ദാസനായ നെബൂഖദ്നേസർ രാജാവ് ഇവിടേക്ക് വന്നിട്ട് അവനിത് കൈവശമാക്കുകയും നിങ്ങൾ വാളിനാൽ മരിക്കുകയും ചെയ്യും. സഹോദര, പഴയ പരിഷ്കാരത്തോടുകൂടിയ പരിശുദ്ധാത്മാവിനാൽ അയക്കപ്പെട്ട ഒരു മാനസാന്തരമല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈ നാശത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് ഈ കാലത്ത് മറ്റ് യാതൊരു വഴിയുമില്ല. എന്റെ സഹോദരന്മാർക്കെതിരായി എനിക്ക് യാതൊന്നുമില്ല. ഞാൻ സ്വയമായി പറയുകയാണ്, നാം സുവിശേഷകരാണ്. ബില്ലി ഗ്രഹാം ഒരു മഹാനായ സുവിശേഷകനാണ്. ഓറൽ റോബർട്സ് ഒരു മഹാനായ സുവിശേഷകനാണ്. അവർ മഹാന്മാരായ മനുഷ്യരും നാം അവരെ വിലമതിക്കുകയും ചെയ്യുന്നു. എന്നാൽ നമുക്ക് സുവിശേഷകരുടെ ആവശ്യമില്ല. എന്താകുന്നു? ഇത് രാഷ്ട്രീയത്തെ സംഘടിപ്പിക്കുകയാണ്. ഇത് മെത്തഡിസ്റ്റുകാരെയും ബാപ്റ്റിസ്റ്റുകാരെയും സകല പെന്തിക്കോസ്ത് കൂട്ടരെയും തമ്മിൽ ഒരുമിച്ചാക്കിയിട്ട് അവരുമായി കൂടിച്ചേർന്ന് നമുക്ക് എത്രയധികം വലുതാകാൻ കഴിയുമെന്നും എത്രയധികം പേരെ അതിലേക്ക് വലിച്ചെടുക്കാൻ കഴിയുമെന്നും കാണിക്കുകയാണ്. നമുക്കതിന്റെ ആവശ്യമില്ല. പരിശുദ്ധാത്മാവ് തന്റെ ശക്തിയോടും ഒരു വിടുതലോടുകൂടി വരുന്നതുവരെ ദൈവത്തിലേക്കുള്ള ഒരു കാത്തിരിപ്പാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നമുക്ക് സുവിശേഷകരെ അല്ല, രക്ഷിക്കുന്നവരെയാണ് ആവശ്യമായിരിക്കുന്നത്. നമുക്ക് ആവശ്യമായത് രക്ഷയാണ്. നമുക്ക് ഈ പർവ്വതത്തെ എടുക്കാൻ കഴിയും. ജെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആർ? നീ സമഭൂമിയായി തീരുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ദേശത്ത് തന്നെ നിലകൊള്ളുക, അത് ശരിയാണ്. ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഒരു ഉണർവല്ല, എന്നാൽ വെൽസിന്റെ ഉണർവ് ദിവസങ്ങളെ പോലെ ഒരു രക്ഷയുടെ പൊട്ടിപ്പുറപ്പെടലാണ്. കടകളിൽ ഉണ്ടായിരുന്ന ജനങ്ങൾ കുറ്റബോധത്തിനടിയിലായിട്ട് കരയുകയും മദ്യവാറ്റി കടകളും സുഖവിലാസത്തിന്റെ സ്ഥലങ്ങളും അടക്കുകയും അവർ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വരികയും ചെയ്തു. അതാണ് നമുക്ക് ഇന്ന് ആവശ്യമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അവർ ചെയ്തതുപോലെ 150,000 ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും അവരിൽ ചിലർ വിശുദ്ധ മറിയമെന്നും മറ്റു ചിലർ മറ്റെന്തോ പറയുകയും ഒരു ചെറിയ പ്രാർത്ഥനയും എന്നിട്ട് പുറത്തുപോയി ഒരു സാമൂഹ്യ മദ്യപാനവും എന്നിട്ട് തിരികെ പോകുകയും ചെയ്തതുപോലെ ഒന്നല്ല. അതൊരു പ്രാർത്ഥനയുടെ ദിവസമല്ല. നമുക്ക് കരച്ചിലിന്റെയും വിലാപത്തിന്റെയും അവന്റെ സാക്ഷിയായ പരിശുദ്ധാത്മാവിനെ അവൻ നമുക്ക് വേണ്ടി അയക്കുന്നത് വരെയുള്ള കാത്തിരിപ്പിന്റെ ദിവസമാണ് ആവശ്യമായിരിക്കുന്നത്. ഒരു പൊള്ളയായ തോടല്ല, ഒരു പൊള്ളയായ സഭാ സംഘടനയല്ല, എന്നാൽ ദിവ്യത്വം മനുഷ്യനിൽ വസിക്കേണ്ടതാകുന്നു. യേശു മർക്കോസിന്റെ 16 പറഞ്ഞു, പരിശുദ്ധാത്മാ വരുമ്പോൾ അവൻ ലോകാവസാനം വരെയുള്ള സകല തലമുറയിലും സാക്ഷ്യം വഹിക്കും. അവൻ പറഞ്ഞു, ഈ അടയാളങ്ങൾ നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല ജനങ്ങളോടും സുവിശേഷം അറിയിപ്പീൻ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. ഈ സാക്ഷി എത്രനാൾ വരെയാണ് നിൽക്കാൻ പോകുന്നത്? ലോകാവസാനം വരെ. എത്രനാൾ? സകല തലമുറ വരെയും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പൊതുഭാഷയിൽ സംസാരിക്കും, അവർ സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായി യാതൊന്നും കുടിച്ചാലും അത് അവർക്ക് ഹാനി വരുത്തുകയില്ല, അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ഒരു സാക്ഷിയായി താൻ അയക്കുമെന്ന് യേശു പറഞ്ഞ ഈ പരിശുദ്ധാത്മാവ് കാലഘട്ടത്തിന്റെ അവസാനം വരെ ഓരോ തലമുറകളിലും സാക്ഷിയായിരിക്കും. ഇപ്പോൾ നാം അവന്റെ സാക്ഷികളാകുന്നുവെന്ന് അവൻ പറഞ്ഞിരിക്കുന്നു. ആമേൻ. ശ്രദ്ധിക്കുക, വളരെ അടുത്ത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ മനസ്സുകളെ ഇപ്പോൾ ഇവിടേക്ക് ഇട്ടുകൊണ്ട് ശ്രദ്ധിക്കുക. നാം അവന്റെ സാക്ഷികളാകുന്നു. നാം അവന്റെ ആത്മാവിനെ പ്രാപിച്ചിരിക്കുന്നു. അന്ത്യനാളുകളിൽ ഒരു വിശ്വാസ ത്യാഗം വരും. ഒരു തണുത്ത് നാമമാത്രമായി ശക്തിയില്ലാത്ത സഭാകാലഘട്ടം വരുമെന്ന് അവന്റെ വചനം സാക്ഷീകരിക്കുന്നു. ആ സമയത്താണ് നാം ജീവിക്കുന്നത്. സഭയ്ക്കൊരു ശക്തിയില്ലാതെ ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ നിഷേധിക്കുന്നു. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. ദൈവത്തിന്റെ ആലയത്തിൽ താൻ ദൈവമെന്ന് നടിച്ചുകൊണ്ടൊരു മനുഷ്യനിരിക്കുന്ന സമയം വരുമെന്ന് അവൻ അതിനൊരു അടയാളമായിട്ട് പറഞ്ഞിരുന്നു. അവൻ ദേശങ്ങളെ ഭരിച്ചുകൊണ്ടുവരും. ഈ കാര്യങ്ങളൊക്കെയും എത്ര സമ്പൂർണമാകുന്നു! ദൈവത്തിന്റെ വചനം എത്ര സമ്പൂർണമാകുന്നു! നെബുക്കദ്നേസർ രാജാവ് ഒരു സ്വപ്നം കാണുകയും ദാനിയൽ അതിന് വ്യാഖ്യാനം നൽകുകയും ചെയ്തിരുന്നു. ബാബിലോൺ തൊട്ട് ഓരോ രാജ്യത്വങ്ങളായ മേദ്യരും പാഴ്സിയരും ഗ്രീക്കുകാരും റോമാക്കാരും വരെയും അവരുടെ സാമ്രാജ്യങ്ങളും എപ്രകാരം വീണുപോയിരിക്കുന്നു, അത് ദൈവം പറഞ്ഞതുപോലെ തന്നെ കൃത്യമായി അതേ തീയതിയിലും അതേ സമയത്തും നടന്നിരിക്കുന്നു. ദൈവത്തിന്റെ വചനം ഒരു സത്യസാക്ഷിയാണ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നും മനുഷ്യരുടെ ഹൃദയങ്ങൾ ഭീതിയാൽ നിർജ്ജീവമാകും, ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. ദൈവത്തിന്റെ വചനം പറയുന്നു, സഭയിൽ നിന്നൊരു വിശ്വാസ ത്യാഗം വരും. മനുഷ്യർ തന്നെ വലിയ അധികാരികളായി എഴുന്നേറ്റിട്ട് സഭയിൽ നിന്ന് ശക്തി എടുത്തു കളയുകയും ഭക്തിയുടെ വേഷധാരണ ചെയ്ത് യഥാർത്ഥ ശക്തിയെ നിഷേധിക്കുകയും ചെയ്യും. സഭയിലേക്കുള്ള ചേരലാണ്. സഭ ഈ അവസ്ഥയിൽ എത്തുന്നതിനെ കുറിച്ച് അവൻ സംസാരിച്ചിരുന്നു. ദൈവത്തിന്റെ വചനം നിവൃത്തിയായിരിക്കുന്നതിന് നാം ഒരു സാക്ഷികളാകുന്നു. സഭയും സകല സഭാസംഘടനകളും ഇപ്പോൾ ഈ അവസ്ഥയിലായിരിക്കുന്നു. ഏതെങ്കിലും ഒരു സഭാസംഘടന പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ട് ദൈവത്തിന് വേണ്ടി കത്തിയേരുകയും അടയാളങ്ങൾ അവരെ പിന്തുടരുകയും ചെയ്ത് എന്നെ കാണിക്കാൻ ഞാൻ ഏതൊരു മനുഷ്യനെയും വെല്ലുവിളിക്കുന്നു. എഴുന്നേറ്റിട്ട് ഏതെങ്കിലും ഒന്നിനെ ഒരു സഭാസംഘടനയെ കുറിച്ച് എന്നോട് പറയുക, അങ്ങനെ ഒരു കാര്യമേ ഇല്ല. അത് താളുകളിലായിരിക്കുന്നില്ല. അത് ശരിയാണ്. അവയെല്ലാം ശക്തികെട്ടതും ചത്തതുമാണ്. അത് മനസ്സിലായോ? എന്നാൽ ഒരു ശേഷിപ്പുള്ള ഒരു ചെറിയ കൂട്ടമായ ഒരു യഥാർത്ഥ സഭ അവിടെ ഉണ്ടായിരിക്കുമെന്ന് അവൻ പ്രവചിച്ചിരിക്കുന്നു. അതുണ്ടായിരിക്കുമെന്ന് അവൻ കൽപ്പിച്ചിരിക്കുകയും അതുണ്ടായിരിക്കുകയും ചെയ്യും. ദാനിയൽ പറഞ്ഞതുപോലെ ദൈവത്തെ അറിയുന്ന ഒരു ജനമുണ്ടായിരിക്കുകയും അവർ അന്ത്യനാളുകളിൽ വീരകൃത്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യും. അന്ത്യനാളുകളിൽ സന്ധ്യാസമയത്ത് വെളിച്ചമുണ്ടാകുമെന്ന് അവൻ പറഞ്ഞിരുന്നു. പ്രവാചകൻ അപ്രകാരം പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ സത്യസാക്ഷി അപ്രകാരം പറഞ്ഞിരിക്കുന്നു. സന്ധ്യാസമയത്തോ വെളിച്ചമാകും. ഒരു സന്ധ്യാസമയത്ത് വെളിച്ചം എന്താകുന്നു? അത് പ്രഭാത വെളിച്ചം പോലെ തന്നെ ഒന്നായിരിക്കും. രാത്രിയോ പകലോ അല്ലാത്ത ഒരു ദിവസം വരുമെന്ന് പ്രവാചകൻ പറഞ്ഞു. ഇന്ന് പുറത്ത് കാണുന്നതുപോലെ ഒരു മങ്ങിയ സമയമായിട്ട് ചുറ്റുമായി ഒരുവിധം കാണത്തക്കവണ്ണമുള്ള ഒരു വെളിച്ചമായിരിക്കും, എന്നാൽ സന്ധ്യാസമയത്തോ വെളിച്ചമാകും എന്നവൻ പറഞ്ഞു. അതെന്തായിരിക്കും? അവരെല്ലാം തിരികെ വന്ന് ആദ്യകാലത്തേക്ക് തിരിച്ചു പോകുന്നതായിരിക്കും. അന്ത്യനാളുകളിൽ സന്ധ്യാസമയത്തെ വെളിച്ചം പ്രകാശിക്കുന്നതായിരിക്കും. അന്ത്യകാലത്തൊരു പ്രവാചകൻ എഴുന്നേൽക്കുകയും അത് മലാക്കി 4 പ്രകാരമായിട്ട് ലോത്തിന്റെ കാലത്തെ പോലെയും മറ്റുമുള്ള അടയാളങ്ങൾ നൽകുകയും ജനങ്ങളോട് തിരികെ വരുന്നതിനായി പ്രവചിക്കുകയും മറ്റും ചെയ്യും എന്നവൻ പറഞ്ഞിരുന്നു. ആദ്യകാലത്തെ പെന്തക്കോസ്റ്റ് പിതാക്കന്മാരുടെ വിശ്വാസത്തിലേക്ക് തിരികെ വരിക, യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ വരിക, ബൈബിളിലേക്ക് തിരികെ വരിക, സഭാ സംഘടനകളിൽ നിന്നും സ്ഥാപിത സഭകളിൽ നിന്നും തിരികെ ആദ്യത്തിലേക്ക് പോകുക, യഥാർത്ഥ പെന്തക്കോസ്റ്റിലേക്കും പരിശുദ്ധാത്മാവിന്റെ യഥാർത്ഥ നിറക്കിലേക്കും യഥാർത്ഥ ദൈവശക്തിയിലേക്കും തിരികെ പോകുക. അത് സംഭവിക്കുമെന്ന് വചനം സാക്ഷീകരിക്കുന്നു.
It shall be light in the evening time.
സന്ധ്യാസമയത്തോ വെളിച്ചമുണ്ടാകും. മഹത്വത്തിന്റെ പാത നിങ്ങൾ തീർച്ചയായും കണ്ടെത്തും. ജലത്താലുള്ള വഴി ഇന്നത്തെ വെളിച്ചവും യേശുവിന്റെ വിലയേറിയ നാമത്തിൽ അടക്കപ്പെടുകയുമാകുന്നു. യൗവനക്കാരും വൃദ്ധന്മാരുമായുള്ളവരെ, നിങ്ങളുടെ പാപങ്ങൾക്കായി അനുദപിക്കുക. പരിശുദ്ധാത്മാവ് തീർച്ചയായും ഉള്ളിൽ വരും. സന്ധ്യാവെളിച്ചം എത്തിയിരിക്കുന്നു. ദൈവവും ക്രിസ്തുവും ഏകനാണെന്നുള്ളത് സത്യം തന്നെ. ദൈവത്തിന്റെ സാക്ഷിയായ പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ് സ്വയം തമ്മിൽ വസിച്ചുകൊണ്ട് ഒരിക്കലും ഒരു സ്ഥാപിത സംഘടനയുമായി സംയോജിക്കുകയില്ല. നിങ്ങൾക്ക് ദൈവത്തെ സംഘടനയാക്കാൻ കഴിയുകയില്ല. അവൻ ദൈവമാകുന്നു. അതെന്ത് ചെയ്യും? അത് ആദ്യ സ്ഥാനത്തായിരുന്ന അതേ വഴിയിലേക്ക് തിരികെ പോകും. അതാദിയിലേക്ക്, തിരികെ യാഥാർത്ഥ്യത്തിലേക്ക്. അതെവിടെ നിന്ന് ആരംഭിച്ചു അവിടേക്ക് പോകും. അവർ ചെയ്ത അതേ രീതിയിൽ അവർ സ്നാനപ്പെടുത്തും. അവർ പഠിപ്പിച്ച അതേ രീതിയിൽ അത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കും. അത് ചെയ്ത അതേ രീതിയിൽ അവർ ജനങ്ങളെ പഠിപ്പിക്കും. അവർ ചെയ്തതുപോലെ ഇതും സഭാ സംഘടനകളെ വർജിച്ചു കളയും. ഇച്ഛിക്കുന്ന ഏവനും കടന്നു വരുന്നതിന് വേണ്ടി ഒരു മുറി അവർക്കുണ്ടായിരുന്നതുപോലെ അതുപോലെ തന്നെ ഉണ്ടായിരിക്കും. അവരെ പോലെ ഇവർ വെളുപ്പും വിശുദ്ധിയുമുള്ളവരായിരിക്കും. അവരെ പോലെ ഇവർ ആത്മാവിൽ നിറഞ്ഞവരായിരിക്കും. അവരെ പോലെ ഇവരും ഭയമില്ലാത്തവരായിരിക്കും. അവർക്ക് സംഭവിച്ച അതേ കാര്യങ്ങൾ തന്നെ അന്ത്യനാളുകളിൽ ഈ സന്ധ്യാസമയത്തെ വെളിച്ചത്തിൽ പിൻ സമയത്തെ പോലെ ഇവർക്കും സംഭവിക്കും. ദൈവമേ, ആ ശബ്ദത്തെ അയച്ച് വിളിച്ചു പുറത്താക്കണമേ. ഞങ്ങൾക്ക് എല്ലാ രീതിയിലുമുള്ള സാക്ഷികൾ ഉണ്ടായിരിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാ തരത്തിൽപ്പെട്ടവരും ഉണ്ടായിരിക്കുന്നു. ഞങ്ങൾക്ക് മെത്തഡിസ്റ്റ് സാക്ഷികളും, ബാപ്റ്റിസ്റ്റ് സാക്ഷികളും, പ്രസ്ബിറ്റേറിയൻ സാക്ഷികളും, കത്തോലിക്ക സാക്ഷികളും ഉണ്ടായിരിക്കുന്നു. കർത്താവ് അനുവദിക്കുന്ന പക്ഷം സഭയുടെ നാല് വ്യത്യസ്ത അവസ്ഥകളെ കുറിച്ച് ഞാൻ അടുത്ത ഞായറാഴ്ച സംസാരിക്കുന്നതാണ്. അങ്ങനെ നമുക്കിപ്പോൾ എല്ലാ വിധത്തിലുമുള്ള സാക്ഷികൾ ഇന്നുണ്ടായിരിക്കുന്നു. എന്നാൽ ഒരൊറ്റ സത്യസാക്ഷി മാത്രമേ ഉള്ളൂ. പ്രകൃതി ഇപ്പോഴും ഒരു ദൈവമുണ്ടെന്ന് സാക്ഷ്യം നൽകുന്നു. അവനിപ്പോഴും ദൈവമായിരിക്കുകയും ആദ്യത്തെ വൃക്ഷം സൃഷ്ടിച്ചപ്പോൾ അവനായിരുന്നതുപോലെ തന്നെ അവനിപ്പോഴുമാകുന്നു. അത് ശരിയല്ലേ? പ്രവാചകന്മാർ, പിൻകാലത്തെ പ്രവാചകന്മാർ, അവർ സാക്ഷികളും. അവരുടെ പക്കൽ ദൈവത്തിന്റെ വചനമുണ്ടായിരിക്കുകയും അവർ ദൈവത്തിന്റെ വചനം സംസാരിക്കുകയും അവരുടെ മുമ്പിൽ തന്നെ അത് നിർവഹിക്കപ്പെടുകയും ചെയ്തു. നിങ്ങളുടെ മധ്യ ആത്മീയനോ പ്രവാചകനോ ആയിട്ട് ഒരുവനുണ്ടെങ്കിൽ യഹോവയായ ഞാൻ എന്റെ വാക്കുകളെ ദർശനങ്ങളാൽ അവന് വെളിപ്പെടുത്തുകയും സ്വപ്നങ്ങളിൽ കൂടി അവനോട് സംസാരിക്കുകയും ചെയ്യും. അവൻ സംസാരിക്കുന്നത് അതുപോലെ സംഭവിക്കുന്നുവെങ്കിൽ അവനെ കേൾക്കുക എന്ന് ദൈവം പറഞ്ഞു. അതേ ദൈവം അതേ കാര്യങ്ങളെ ഇന്നും ചെയ്യുന്നു. അതേ കാര്യങ്ങൾ സംഭവിച്ച് നാം കാണുന്നു. അവൻ സന്ധ്യാസമയത്തെ വെളിച്ചം ഒരു തിരിച്ചുവരവായി അരളി ചെയ്തു. അവിടെ ഒരുവൻ എഴുന്നേറ്റിട്ട് യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുമ്പ്, ഭൂമി ചൂള പോലെ കത്തിയെരിയുന്നതിന് മുമ്പ് മക്കളുടെ വിശ്വാസത്തെ അപ്പന്മാരോട് നിരപ്പിക്കും. ആറ്റം ബോംബുകൾ തൂങ്ങിക്കിടക്കുന്നത് നാം കാണുന്നു. ഹിരോഷിമയിലേക്കാളും 50 മടങ്ങ് ചൂടേറിയതും ശക്തിയേറിയതുമായ ബോംബുകൾ റഷ്യ സ്ഫോടനം ചെയ്തതായി കഴിഞ്ഞ ദിവസം നാം കണ്ടിരുന്നു. ജാപ്പാൻ സമാധാനത്തിനായി കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. ഹിരോഷിമയിൽ അത് 100 മൈലുകൾ ദൂരത്തായി അവരുടെ കണ്ണുകളെയും നാക്കുകളെയും കത്തിയരിച്ചു കളഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ വിസ്ഫോടനം ചെയ്തത് അതിലും 50 മടങ്ങ് കൂടുതൽ ശക്തിയുള്ളതാകുന്നു. അങ്ങനെ ഇത് സംഭവിക്കുമ്പോൾ അമേരിക്കയുടെ വീഴ്ച എവിടെയാണെന്ന് അതിനെ വിട്ടുപോകുന്നതെന്ന് ഞാൻ കാണുന്നു. എന്നാൽ അത് തിരികെ വരുമ്പോൾ അത് വീണ്ടും അമേരിക്കയുടെ മേൽ വരും. വീഴ്ചയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് മറവിടങ്ങളോ? ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇത് വീഴ്ചയുടെ സമയമാണ്. ലോക കാര്യങ്ങളിൽ നിന്നുള്ള വീഴ്ചയുടെ സമയമാണ്. സഹോദരൻ ബ്രഹാം, നിങ്ങൾ എവിടേക്കാണ് വീഴുന്നത്? തിരികെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് തന്നെ. അത് ശരിയാണ്. പരിശുദ്ധാത്മാവ് സാക്ഷ്യം വഹിക്കട്ടെ. അവൻ ദൈവത്തിന്റെ സാക്ഷിയാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരൻ ബ്രഹാം, നാം എവിടേക്ക് വീഴും? നാം ഇത് വിശ്വസിക്കുന്നു. വചനം സത്യമാണെന്ന് നാം വിശ്വസിക്കുന്നു. അത് സത്യമാണെന്ന് നാം കാണുന്നു. ഈ അന്ത്യനാളുകളിൽ അവൻ പ്രവചിച്ച് നാം കണ്ടിരിക്കുന്നു. നാം അത് കാണുന്നു. അവന്റെ വൃക്ഷങ്ങൾ സാക്ഷ്യം വഹിച്ച് നാം കാണുന്നു. അവന്റെ പൂക്കൾ സാക്ഷ്യം വഹിച്ച് നാം കാണുന്നു. അവന്റെ വചനം സാക്ഷ്യം വഹിച്ച് നാം കാണുന്നു. അവന്റെ ആത്മാവ് സാക്ഷ്യം വഹിച്ച് നാം കാണുന്നു. സഹോദരൻ ബ്രഹാം, നാം എന്ത് ചെയ്തിരിക്കണം? വീഴുക, ലോകത്തിൽ നിന്നും വീഴുക, നിങ്ങളായിരിക്കുന്നതായ കാര്യങ്ങളിൽ നിന്നും വീഴുക, അവനെ ആശ്രയിക്കുക മാത്രം ചെയ്യുക. സഹോദരൻ ബ്രഹാം, ഞങ്ങൾ എവിടേക്കാണ് വീഴേണ്ടത്? വിശ്രാന്തിക്കായി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വീണിട്ട് പറയുക, കർത്താവേ, എന്നെ നിറയ്ക്കണമേ. ഓ കർത്താവേ, അങ്ങയുടെ സാക്ഷിയാൽ എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിന്റെ വഴികാട്ടിയായിരിക്കട്ടെ. ഇനിയും ഞാനൊരു ക്രിസ്ത്യാനിയായിരിക്കും, ഞാൻ ഇത് ചെയ്തുകൂടാ അത് ചെയ്തുകൂടാ എന്നും മറ്റും പറഞ്ഞുകൊണ്ട് എന്നെ ഇനിയും ചുറ്റി നടക്കാനിടയാക്കരുതേ. പരിശുദ്ധാത്മാവിനാൽ ഞാൻ അത്രയും ഊർജിതനായിട്ട് എന്റെ പ്രാണന് തന്നെ നിൽക്കാൻ കഴിയാതിരിക്കുന്നതിനിടയാക്കണമേ. മതഭ്രാന്തനെ ഞാൻ പേടിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വീഴുകയാണെങ്കിൽ അവിടെ ഒരംശം പോലും മതഭ്രാന്തില്ല. വെൽഷ് ഉണർവിന്റെ മഹാനായ നേതാവിനോട് അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കൂട്ടം മതഭ്രാന്ത് കിട്ടുന്നതാണ്. അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിഞ്ഞിരുന്ന വാക്കുകൾ ഇത്ര മാത്രമായിരുന്നു: ആശ്വസിക്കുക, പരിശുദ്ധാത്മാവ് അതിന്റേതായ വഴിയെടുക്കട്ടെ. ആശ്വസിക്കുക, പരിശുദ്ധാത്മാവ് അതിന്റെ വഴിയെടുക്കട്ടെ. ഒരംശം പോലും മതഭ്രാന്ത് ഉയർന്നു വന്നില്ല. ഇല്ല, അവരെല്ലാം സത്യമായി ആത്മാവിൽ ജനിച്ചിരുന്നു. പരിശുദ്ധാത്മാവിന്റെ ഉണർവ്, ഓ ദൈവമേ, എന്റെ ഈ ചെറിയ സഭയിലേക്ക് അയക്കണമേ പിതാവേ, ഈ കാത്തിരിക്കുന്ന ജനങ്ങളുടെ മേൽ അയക്കണമേ പിതാവേ. അത് പലപ്പോഴും ഞങ്ങൾ പാടാറുള്ള ആ പാട്ട് പോലെയാകുന്നു. അവരെല്ലാവരും മാളിക മുറിയിലായിരുന്നു, അവരെല്ലാവരും ഏകചിത്തരായിരുന്നു. നമ്മുടെ കർത്താവിനാൽ വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവ് താഴേക്ക് ഇറങ്ങി വരികയും ചെയ്യും. ഓ കർത്താവേ, നിന്റെ ശക്തിയെ ഇപ്പോൾ തന്നെ അയക്കണമേ. കർത്താവേ, നിന്റെ ശക്തിയെ ഇപ്പോൾ തന്നെ അയക്കണമേ. അതേ കർത്താവേ, നിന്റെ ശക്തിയെ ഇപ്പോൾ തന്നെ അയച്ച് എല്ലാവരെയും സ്നാനപ്പെടുത്തണമേ. പിതാവായ ദൈവമേ, കൊച്ചുകുട്ടികൾ തുടങ്ങി എനിക്ക് രണ്ട് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളും കർത്താവ് യൗവനക്കാരായി ഇവിടെ ഉണ്ടായിരിക്കുന്നു. കർത്താവെ, അവരുടെ മേൽ നിന്റെ ശക്തി അയക്കണമേ. മറ്റുള്ള സ്ത്രീകളും പുരുഷന്മാരും ചെറുപ്പക്കാരോടൊപ്പം ഇവിടെയായിരിക്കുന്നവരുടെ മേൽ നിന്റെ ശക്തി അയക്കണമേ. അമ്മമാർ ഇവിടെയായിരിക്കുകയും പിതാക്കന്മാർക്ക് മരണത്തെ അഭിമുഖീകരിക്കേണ്ടിയും ചെയ്യുന്നുണ്ടാകാം. അവർക്ക് യോർദാനേകനായി മറികടക്കേണ്ടിയിരിക്കുന്നു. ഹോ ദൈവമേ, അവരവിടെ എത്തുമ്പോൾ, അവർ ആ തീരത്തോടടുക്കുമ്പോൾ ജീവശ്വാസം അവരെ വിടാൻ തുടങ്ങുകയും വെളിച്ചം മിന്നുകയും പാപത്തിൽ ജനിച്ച പാപഭരിതമായ ശരീരത്തിന്മേൽ യഹോവയുടെ കോപം വരികയും ചെയ്യും. വലിയ തിരകൾ അടിക്കുകയും മിന്നൽ അലറുകയും വലിയ തിരമാലകളും അപകടകരമായ കടൽ ഭാഗവുമാകുന്നു. ഓ ദൈവമേ, അവരിപ്പോൾ യേശുവിൽ നങ്കൂരമിട്ടിട്ട് അങ്ങനെ ഒരു സമയം വരുമ്പോൾ അവരെ ഉറപ്പിക്കുന്ന ഒരു നങ്കൂരമുണ്ടെന്നറിയുകയും അതെല്ലാവിധമായ അപകടകരമായ കടലിനെയും മറികടത്തുന്നതിന് വഴി നടത്തുമെന്ന് അറിയാനിടയാക്കണമേ. മിന്നലിനോ മറ്റ് യാതൊന്നിനോ അവരെ മുക്കിക്കളയാൻ കഴിയുകയില്ല. അവർ യേശുവിനോടുകൂടെ സുരക്ഷിതരാണ്. കർത്താവ്, ഇത് അനുവദിച്ചു തരണമേ. ഞങ്ങളുടെ മേൽക്കരുണയുണ്ടായിരിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ. കർത്താവ്, ഇത് അനുവദിച്ചു തരണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവ്, സഭയിൽ ചേർന്ന ഒരു ക്രിസ്ത്യാനിയായിരിക്കാൻ ശ്രമിക്കുന്നതിൽ കൂടെയോ സ്വന്തമായി എന്തെങ്കിലും കഴിവിനാലോ മറ്റെന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് പറയുകയാണ്, ഞാനിപ്പോൾ സഭയിൽ ചേർന്നിരിക്കുന്നു, ജനങ്ങൾ എന്നെ ഒരു ക്രിസ്ത്യാനിയായി പ്രതീക്ഷിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സന്തുഷ്ടനാക്കാൻ ഇടയാക്കരുതേ. ഇപ്പോൾ എനിക്കിത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇനിയും എനിക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ ഒരു ക്രിസ്ത്യാനിയായിരിക്കുന്നു. ഈ പരീശന്മാരുടെ അവസ്ഥയിൽ നിന്നും ഞങ്ങൾ പുറത്തു കടന്നു വരാനിടയാക്കണമേ. ദൈവമേ, അതൊരു കൂട്ടം കപട ഭക്തിക്കാരാകുന്നു. ഹോ ദൈവമേ, എങ്ങനെയെങ്കിലും ഞാൻ അർത്ഥമാക്കുന്നതിന് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതിനിടയാക്കണമേ. കർത്താവ്, എനിക്കത് പറയുന്നതിന് വാക്കുകളെ കിട്ടുന്നില്ല. ഞങ്ങൾ സ്വയം കൃതരായ പരീശന്മാരാകാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവമേ, നിന്റെ ദിവ്യത്വത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളെ ശക്തിയാലും ഊർജത്താലും ഞങ്ങളുടെ ആത്മാക്കളെ തീപിടിക്കുന്നതുവരെ നിറച്ചിട്ട് ഞങ്ങളുടെ ശക്തി അവനിലായിരിക്കാനിടയാക്കണമേ. ഞങ്ങളുടെ സാക്ഷ്യം ദൈവമായിരിക്കും. ഞങ്ങളുടെ വാക്കുകൾ അവന്റേതായിരിക്കും. പിശാചുക്കൾ വിറയ്ക്കും. കർത്താവെ, അതിന്റെ സംഘടനത്തിനിടയിൽ, അതിനിടയിൽ ലോകം ഇളകിയാടും. യഹോവയ്ക്കായി കാത്തിരിക്കുന്ന ജനങ്ങളെ നിനക്ക് കണ്ടുപിടിക്കാൻ മാത്രം കഴിഞ്ഞാൽ മതിയല്ലോ. കർത്താവിനായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. കഴുകനെ പോലെ ചിറകടിച്ചുയരും. അവരോടും തളരുകയില്ല, നടക്കം പതരുകയില്ല. ഓ, എന്നെ പഠിപ്പിക്കൂ കർത്താവെ, എന്നെ കാത്തിരിക്കാനായി പഠിപ്പിക്കൂ. ഹൃദയങ്ങൾ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ കാത്തിരിക്കാൻ പഠിപ്പിക്കുക. വലിയ ഉണർവുകൾ ദേശത്തുകൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ആയിരങ്ങൾ ഉണ്ടെന്ന് പറയുകയും മറ്റും ചെയ്യുന്നു. കർത്താവെ, വലിയ അലങ്കൃതമായ കാര്യങ്ങളാകുന്നു. എന്റെ അഭിമാനത്തെ എളിമപ്പെടുത്തി നിന്റെ നാമത്തെ വിളിക്കട്ടെ. എന്റെ വിശ്വാസത്തെ പുതുക്കിയും എന്റെ കണ്ണുകൾ നിങ്കിലേക്കുമായിട്ട് കർത്താവെ, ഈ ഭൂമിയിൽ നീ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാനായിത്തീരട്ടെ. ഇന്ന് രാവിലെ സമയം ഞങ്ങളുടെ ചെറിയ ദുർബലമായ വഞ്ചികളെ നിനക്ക് സമർപ്പിക്കുകയും ഈ ലജ്ജയേറിയ ശാരീരിക കൂടാരത്തെ, അതിനെക്കുറിച്ച് വളരെയധികമായി ഞങ്ങൾ ചിന്തിക്കുകയും അതിനെ സുഖപ്രദമായ സ്ഥാനത്ത് വയ്ക്കുന്നതിന് വേണ്ടി വളരെയധികം ദിവസങ്ങൾ പ്രവർത്തിക്കുകയും ഞങ്ങൾ നല്ല വീടുകളിലും നല്ല കാറുകളിലും ജീവിക്കുകയും ചെയ്യുന്നു. ഓ ദൈവമേ, അപ്പോൾ ഞങ്ങളുടെ കണ്ണുകൾ അതിൽ നിന്നും മാറിയിട്ട് ആ മഹത്തായ മോചനത്തെ കാണുന്നു. ഓ ദൈവമേ, ഈ ദുർബലമായ കാര്യങ്ങൾ ഒരു വശത്തേക്കിട്ടുകൊണ്ട് അവ ഈ ഭൂമിയിൽ ഞങ്ങൾ വിട്ടുകളയുന്നു എന്നറിയാനിടയാക്കണമേ. ആ സ്വർഗീയ സ്വത്തായ ആ പരിശുദ്ധാത്മാവിനെ ദൈവത്തിന്റെ സാക്ഷിയെ നേടുന്നതിനിടയാക്കണമേ. വിജയമൊരിക്കലും ദൈവത്തിന് സാക്ഷ്യം വഹിക്കുന്നില്ല. ആത്മാവ് ദൈവത്തിന് സാക്ഷ്യം വഹിക്കുന്നു. നമ്മുടെ സഭാ സംഘടനകൾ വളർന്നാലും നമ്മുടെ സഭ വളർന്നാലും നമുക്ക് വളരെയധികം അംഗങ്ങൾ ഉണ്ടായാലും നാം നല്ലതായി വസ്ത്രധാരണം ചെയ്താലും നല്ല വാഹനങ്ങൾ ഓടിച്ചാലും നല്ല ആഹാരം തിന്നാലും അതെന്ത് വ്യത്യാസമാണ് ഉണ്ടാക്കുന്നത്? നാം അതിവിടെ വിട്ടുപോയിരിക്കണം. എന്റെ സ്വന്തം മാതാവിന് തന്നെ ഒറ്റയ്ക്ക് ഇവിടെ കിടന്ന് പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ അതെന്ത് നന്മയാണ് ചെയ്തത്? കർത്താവെ, ആ കാര്യങ്ങൾ യാതൊന്നും കണക്കിലാക്കുന്നില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നമ്മുടെ കണ്ണുകൾ യേശുവിലും പരിശുദ്ധാത്മാവിലുമായിട്ട് അവൻ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് സാക്ഷിയായിരിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ അവന്റെ സാക്ഷിയായിരിക്കട്ടെ. പിതാവെ, ഞങ്ങൾ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് സാക്ഷ്യം വഹിക്കുന്നതിനിടയാകട്ടെ. ഇന്ന് രാവിലെ ഈ പ്രസംഗപീഠത്തിൽ നിറയെ തുവാലകളും മറ്റും രോഗികളും പീഡിതരുമായവരിൽ നിന്നെത്തിയിരിക്കുന്നു. ദൈവമേ, എനിക്കിന്നലെ ഈ സന്ദേശത്തെ നൽകിയ അതേ ദൈവം തന്നെ സഹോദരൻ ഹിഗിൻബോതാമിനോൾ കൂടെ ഇന്ന് രാവിലെ സംസാരിക്കുകയും അത് മുൻകൂട്ടി പറയുകയും ചെയ്ത അതേ ദൈവം തന്നെ ദർശനങ്ങളെ കാണിക്കുന്ന അതേ ദൈവം തന്നെ സംസാരിക്കുന്നതിനിടയാകട്ടെ. ഞാൻ സകല പിശാചുക്കളെയും എതിർത്ത് നിന്നുകൊണ്ട് വിശ്വാസത്താൽ ഈ പർവ്വതത്തെ എടുക്കുന്നു. യഹോവയുടെ മുമ്പിലുള്ള രോഗമായ മഹാപർവ്വതമേ, നീ ആർ? നീ സമഭൂമിയായി തീരും. നദിയായാലും ചാവുകടലായാലും നീ ആർ? ദൈവം മുമ്പാകെ സകലവും മൃതമായി തീരും. നിന്റെ വഴികളെ തുറക്കുക, ഞങ്ങൾ കടന്നു വരികയാണ്. ഞങ്ങൾ വാഗ്ദത്ത ദേശത്തേക്ക് പോവുകയാണ്. കർത്താവ്, ഇവരെ ഓരോരുത്തരെയും നീ സൗഖ്യമാക്കണമേ. രോഗികളായി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോരുത്തരെയും നീ സൗഖ്യമാക്കണമേ. രോഗമേ, നീ ആരാകുന്നു? നീ ആരാകുന്നുവെന്ന് നീ വിചാരിക്കുന്നു. സാത്താനെ, നീ ആരായിട്ട് നിന്നെ അവകാശപ്പെടുന്നു? നിന്റെ സകല അവകാശങ്ങളെയും കാൽവരിയിൽ വെട്ടിക്കളഞ്ഞിരിക്കുന്നു. നീ ഒരു വീമ്പിളക്കുന്നവൻ മാത്രമാകുന്നു. നിനക്ക് യാതൊരു അവകാശവുമില്ല. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ശരീരമായിട്ട് ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നെ വെല്ലുവിളിക്കുന്നു. എന്റെ ജീവിതത്തിൽ കൂടി എന്നെ വഴി നടത്തിയവനായ ദൈവം ദർശനങ്ങൾ നൽകുകയും തന്റെ വചനത്തെ സംസാരിച്ചിട്ട് അത് സംസാരിക്കുന്നതിനിടയാക്കുകയും ചെയ്ത ദൈവം തന്നെ, അവൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവൻ സകല രോഗത്തെയും ഇന്ന് രാവിലെ ഈ ജനങ്ങളിൽ നിന്നും ഓടിച്ചു കളയുന്നതിനിടയാക്കണമേ. നീ പറഞ്ഞു സന്ദേഹിക്കാതെ സംസാരിക്കുക. നീ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിക്കുക. എന്നാൽ നീ അപേക്ഷിച്ച കാര്യങ്ങൾ നിനക്ക് കിട്ടും. ആരാണത് ചെയ്തത്? ദൈവത്തിന്റെ സാക്ഷിയാണത് പറഞ്ഞത്. ഇന്ന് രാവിലെ സമയം വചനം സത്യമാണെന്ന് ഞാൻ സാക്ഷീകരിക്കുന്നു. സാത്താനെ, അതുകൊണ്ട് നിനക്ക് വിട്ടുപോകേണ്ടതായിട്ടുണ്ട്. ഇവിടെയുള്ള സകല വ്യക്തിക്കും ഇപ്പോൾ സുഖപ്പെടാൻ കഴിയും. ദൈവത്തിന്റെ ശക്തി ഓരോരുത്തരുടെയും മേൽ വന്നവരെ സൗഖ്യമാക്കും. വിശ്വാസം, ആ യഥാർത്ഥമായ വിശ്വാസം, ഇപ്രകാരം ആശിക്കുന്ന കാര്യമല്ല, നല്ല പ്രവൃത്തിയുടേതല്ല. എന്നാൽ വചനം സംസാരിച്ച ദൈവം തന്നെ എന്നെ സ്വയമായവൻ ഈ ജനങ്ങളുടെ മേൽ വീഴാനിടയാക്കട്ടെ. വിശ്വാസത്താൽ അവരെ നിറയ്ക്കുക, പരിശുദ്ധാത്മാവിനാൽ അവരെ നിറയ്ക്കുക. കർത്താവെ, അവരെ നിറച്ച് അവരെ സാക്ഷികളാക്കുക. അതിനാൽ ഈ മൂലയ്ക്ക് ഉള്ള ഞങ്ങൾക്ക് നിനക്കായി സാക്ഷികളാകാൻ കഴിയും. നീ ജീവിക്കുന്നുവെന്നും ഒരു സത്യസാക്ഷിയുമാണെന്ന് സാക്ഷികളാകാൻ കഴിയും. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ തിരുവത്താഴമേശയിലേക്ക് വന്ന് നമ്മുടെ കർത്താവ് യേശുവിന്റെ ശരീരത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആ കണികകളെ, ആ ചെറിയ ഭാഗങ്ങളെ എടുക്കുന്നതിനും അവന്റെ രക്തത്തെ കുടിക്കുന്നതിനും വരുന്നു. ദൈവമേ, ഞങ്ങളുടെ പാപഭരിതമായ ഹൃദയങ്ങളെ ശുദ്ധിയാക്കണമേ. ഞാൻ എനിക്ക് വേണ്ടിയും ഈ സഭയ്ക്ക് വേണ്ടിയും കരയുന്നു. കർത്താവെ, ഞങ്ങൾ ബലഹീനരാകുന്നു. ഞങ്ങൾ യോഗ്യതയുള്ളവരല്ല. ഞങ്ങൾ സഭയെന്ന് പേരിന് വിളിക്കുന്നവരും ഞങ്ങൾ അവകാശപ്പെടുന്നത് അഭ്യസിക്കാത്തവരുമാകുന്നു. ഞങ്ങൾ പൂർണ്ണമായി പരിശുദ്ധാത്മാവിന് ഞങ്ങളെ തന്നെ കൊടുക്കാൻ ഇടയാക്കിയിട്ടുള്ളവരല്ല. ഞങ്ങൾ പാപഭരിതരും അതിനാൽ കർത്താവെ, ഞങ്ങൾ സംശയിക്കുന്നവരും ഞങ്ങൾ ഭയമുള്ളവരുമാകുന്നു എന്ന് അർത്ഥമാക്കുന്നു. ഓ, ഞങ്ങളെ പാപഭരിതമായ പേടിയെക്കുറിച്ച് ലജ്ജയുള്ളവരാക്കുകയും പരിശുദ്ധാത്മാവായി സാക്ഷിയാൽ നിറയ്ക്കുകയും ചെയ്യണമേ. ദൈവത്തിന്റെ ആത്മാവ് അത്രയും ഞങ്ങളുമായി ഇടപെട്ടിട്ട് നൂറോളം പേർ ദൈവശക്തിക്കടിയിലാകുകയും വിറച്ചും കൊണ്ട് അവരുടെ മനസ്സും സ്നേഹവും നാം സ്വന്തമാക്കിയിരിക്കുന്നതും നാം അവകാശപ്പെട്ടിരിക്കുന്നതുമായ ലോക കാര്യങ്ങളിൽ നിന്നും എടുത്തു മാറ്റുന്നതിന് കഴിയും. കർത്താവ് ശിഷ്യന്മാർ അതിനെക്കുറിച്ച് യാതൊന്നും വിചാരിച്ചിരുന്നില്ല. അവർക്കുള്ളതെല്ലാം അവർ വിറ്റിട്ട് ശിഷ്യന്മാരുടെ കാൽക്കീഴെ ദരിദ്രരവരെ പോഷിപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുവച്ചു. അതേ രീതിയിൽ തന്നെ പരിശുദ്ധാത്മാവിനെ അയച്ചിട്ട് ഞങ്ങൾക്ക് സ്വന്തമായിരിക്കുന്ന കാര്യങ്ങളെയും നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആശ്വാസങ്ങളെയും കുറിച്ച് ഞങ്ങൾ ചിന്തിക്കാനിടയാകാതിരിക്കട്ടെ. സ്വല്പം പീഡിപ്പിക്കപ്പെടുന്നത് ഞങ്ങൾ പേടിച്ചിരിക്കുകയും പുറത്താക്കപ്പെടുന്നതിനെ പേടിച്ചിരിക്കുകയും സ്വല്പം ഉറക്കം നഷ്ടപ്പെടുമോ എന്നും ഒരു നേരത്തെ ആഹാരം നഷ്ടപ്പെടുമോ എന്നും ഞങ്ങൾ ഭയപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ആടിയിളക്കപ്പെടുമ്പോൾ എന്റെ പാപങ്ങളെയും എന്റെ സഭയുടെ പാപങ്ങളെയും ഞാൻ ഏറ്റു പറയുന്നു. കർത്താവെ, അവൻ ഞങ്ങളുടെ മേലായി പ്രവർത്തിക്കണമേ. അവൻ നമ്മുടെ മേലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ വസ്ത്രങ്ങളെ വലിച്ചു കീറാതെ നാം നമ്മുടെ വിചാരങ്ങളെ വലിച്ചു കീറുകയും നമ്മുടെ ഹൃദയങ്ങളെ വലിച്ചു കീറുകയും നമ്മെ തന്നെ വലിച്ചു കീറുകയും വെട്ടിത്തുറക്കുകയും ചെയ്തിട്ട് അവന്റെ മുമ്പിൽ ഇട്ടുകൊണ്ട് ദൈവമേ, ഞാൻ കുറ്റക്കാരനാകുന്നു, കർത്താവ് എന്നെ വളർച്ചെടുത്ത് മെനയണമേ എന്ന് പറയാം. ഇതാ ഞാൻ കുശവന്റെ ആലയിലായിരിക്കുന്നു, ദൈവമേ എന്നെ തുണ്ടം തുണ്ടമാക്കണമേ, എന്നെ മെനയണമേ, എന്നെ വളയ്ക്കണമേ, ഒരു യഥാർത്ഥ പെന്തിക്കോസ്ത് പോലെ എന്നെ രൂപപ്പെടുത്തണമേ. കർത്താവ് ഇതനുവദിച്ചു തരണമേ. അപ്പോൾ ദർശനം വിദേശ മേഖലയിലേക്കും നാം പോകുന്നിടത്തേക്കും വരും. രോഗികൾ സൌഖ്യമാക്കപ്പെടും, മരിച്ചവർ ഉയർക്കപ്പെടും. നമുക്കൊരുണ്ടാക്കിയ മറവിടം അവിടെ നമുക്ക് ആവശ്യമായിരിക്കില്ല. അവിടെ ദൈവത്തിന്റെ കരങ്ങൾ ഉണ്ടായിരിക്കും. കാരണം ഞാൻ സന്ദേശത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നതുപോലെ പിതാവ് ഇലയിലുള്ള ജീവൻ അത് വന്നിരുന്നതായി വേരിലേക്ക് തിരികെ പോയിട്ട് മറ്റൊരു കാലത്തിനായി കാത്തിരിക്കും. ഞങ്ങൾ മറ്റൊരു കാലത്തിനായി കാത്തിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾക്ക് അന്തരീക്ഷം, ആത്മീയ അന്തരീക്ഷം മാറുന്നത് ഞങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും. പ്രഭാതം പൊട്ടിവിടരാൻ തയ്യാറായിരിക്കുന്നു.
For we say this by the commandment of the Lord, that the trumpet shall sound, and the dead in Christ shall rise, and we shall be changed in a moment, in a twinkling of an eye. When that Son of God begins, the Son of life, you can no more hide a germ of life from the sun that's botany life. It'll find its way out from under concrete. It'll find its way out from under boards. It'll come from anywhere. When the sun begins to shine, no more can you hide life when eternal life comes. When Jesus, who has eternal life and the giver of eternal life, Lord Jesus, when you come, these old frail bodies will be changed in a moment, and the dead in Christ shall rise. We shall be in that millennium, that next great season that's coming on.
Thank you.
That eternal season. Change us now, Lord, and fashion us so that we can be citizens of that kingdom. I commit myself, Lord, with what life I have left. I don't know how much longer you go to leave us here, Lord. None of us know. The young might say I'm young, but how do we know? They may be gone before night. The old might say that I'm going right quick, but they may outlive the young. It's all in your hands, Lord. But what we are, we give to you. My soul, my strength, my heart, my all. We dedicate ourselves, Lord, on the altar. Not on this little earthy altar here, Lord, but on that real altar where we're all leaning against this morning, weeping with our tears. We lay on that eternal altar and ask you to take us and mold us and fashion us after your way and make us witnesses. And they never forget this morning the message of the true witness. We have witnesses that we have the best atomic bombs. We have witnesses. We have the machine age and mechanical age. But, Lord, the kingdom is coming. There will be no jet planes. There will be no automobiles. There will be none of these atomic bombs. It will be a kingdom of peace, love, joy, and life. We live for Him. Grant these things, Father, as we commit it to you in the name of Jesus Christ. Amen. I would like to ask this question before I leave. You believe this to be the truth?
Amen.
How many is a witness of the Holy Ghost?
Amen.
How many would like to witness the Holy Ghost?
May the God who wrote these words, may He grant to you, my brother and sister, that you'll never have any more peace on this earth until that Holy Ghost fills you. Amen. For whether you be church member, pleasant, good, kind, truthful, honest, you may be all of that, and you're a million miles from God. Amen. Jesus said, Father, I do not pray for the world, but I pray for these that Thou hast given me and all that will come by them. Amen. That they may behold the glory that I had with you before the foundation of the world. Then if you come by this ministry, if you come by a church, He never prayed for you. If you come by an organization, His prayer means nothing to you.
Amen.
But if you come by the witness that the apostles had and of the Holy Ghost, His prayer is, and you know His prayer is going to be answered.
Amen.
That's right. That we will share someday His glory, of seeing Him in the glory that He had before the foundation of the world.
Amen.
I pray that you'll have no rest, no rest at all, until you have received the Holy Ghost. And I pray for myself and for these who raise their hands that has the Holy Ghost. I profess it. You profess it. But Christian friends, we're letting that Holy Spirit lay dormant.
Amen.
We are catering too much to the pleasures of life.
Amen.
We're afraid of a little affliction.
Amen.
We're afraid of these things. Let's lay this world aside. Covet not this world's vain riches.
Amen.
That so rapidly decay. Build our hopes on things eternal. They will never pass away. Hold to God's unchanging hand. Hold to God's unchanging hand. When by earthly friends forsaken, just still more closer to Him cling. Hold to Him. May we, as Christians who claim the Holy Spirit, may we be so ashamed of ourselves. May we be so vexed in our spirit that we'll never cease until we're living, burning lights. Fill with the Spirit and letting Him operate through us. I don't mean in a bunch of fanaticism. You know better than that. I mean in a true, reverent way of God through the baptism of the Spirit, through the power and manifestation to work in this last days when we know that the end is nigh. God bless you. You've been faithful now to set your long time until by my watch, it's about 12 minutes after 12. Maybe later than that. But whatever it is, thank you for your undivided attention. My prayer, my blessings be with each one of you. I love you. You proved to be my friend. When I was in need, you proved to be my friend. That's when a real friend shows when they're friends. You proved to be my friend. Friends, I might say hard things and cutting things from here. Maybe you think I degraded your organization or denomination. I did not mean it in that light. I only mean this: to be your friend, I must be truthful.
Amen.
I must be honest. If I seen you going down the river in a little boat, and I know them falls are just below there, that boat cannot ride those riffles. It cannot do it. You'd sink. And if I scream to you, get out of that boat, it's nothing I got against you. I love you. I'm only trying to save your life. And that's what I say this morning when I say these things. It's in the tolerance of love and fellowship that I say it. Friends, whether we are Pentecostals, we need a shaking.
Amen.
Whether we are Baptists or Methodists or whatever we may be, them church brands, as I said to Mr. Coots, the undertaker, he said, Billy is talking about sermons and so forth, and he always come in. He's Catholic. I think his wife is. I believe he is too. However, he comes, always listens to me preach, and he comes down when I go to pray. He'd gather in and stand around. And we was talking about it out there. He said, I always like to hear you, Billy. I said, Mr. Coots, a brand never changes the breed of the cow. If the brand is on a Hereford, it was a Hereford to begin with.
Amen.
The brand doesn't change the breed. So if you're a Methodist or Baptist, or whether you're oneness or two-ness or whatever Pentecostal group you belong to, oh my brother, your brand never changes what you are. You might be called Pentecostal, branded that, but if you're not Pentecostal at heart, in spirit, you're not Pentecostal. That brand is just on a struggle, a straggling. A regular old range cow can wear a good brand, but that don't make it. It might wear Hereford's brand, but it isn't a Hereford. You are a Christian when you're filled, and there's no other way. There's no creeds, no denomination you can join, no prayers you can say. They're all in vain. You've got to be born of the Spirit of God or you're lost.
Amen.
Except the man be born again, he will in no wise
Amen.
See God.
Amen.
That's right. You must be born again. And to be born again, you've got to be filled with the Holy Ghost.
Amen.
The energy of God.
Amen.
God, you've got to open up your life and throw yourself out and let deity, God, tabernacle himself in you.
Amen.
That is truth, my brother, sister.
Amen.
God help us all to receive it is my prayer. Brother Teddy, take the name of Jesus with you. Billy wants me to announce that he will not send out cards this week to you people that wanted to come to the meetings about next week, for it's been announced already. Do you love the Lord?
Amen.
With all your heart?
Amen.
Will you raise your hands to pledge, God, help me. Help me, oh God, to take the name of Jesus with me. May I live the name of Jesus. May I see Him in peace. May I invite Him into my heart. May He come into my beings. Let me from this day, Lord, be wholly Thine. We pledge this, Lord, to You as a people after this message, that no matter what denomination, what sensation, what we have done, whether we have shouted, whether we have screamed, whether we have spoke with tongues, whether we have danced in the Spirit, or any of these sensations, oh God, let the Holy Spirit bring it into the hearts of the people now to know that those things doesn't count. That it's tabernacling deity, God, in our hearts. Grant it, Father. We ask it in Jesus' name that You'll mold us and make us after Thy will. Amen. At the name of Jesus another announcement. I forgot. I didn't know it, brother. There's a baptismal service following this. And if anyone here that has not been baptized in the name of our Lord Jesus
Amen.
Christ, let me say to you as God's servant,
Amen.
Baptism is essential to salvation.
Amen.
He that believeth and is baptized shall be saved.
Hallelujah.
Now, if you haven't been baptized in the name of our Lord Jesus Christ, and you have believed on Him and confessed your sins, come now forward after this service, and you can be baptized in the name of Jesus Christ for the remission of your sins. Remember, Matthew said, go ye therefore, teach all nations, baptizing them in the name of the Father, Son, and Holy Ghost. The name of Father, Son, Holy Ghost is the Lord Jesus Christ.
Amen.
Father, Son, Holy Ghost is titles that belong to the name of Jesus Christ. All the early church baptized until the birth of the Catholic Church, they all baptized in the name of Jesus Christ. Take the Nicene Council, the Fathers, and so forth through the history, and you'll find. But then they went to using titles instead of name. We, as a church, a group of people, no organization, we remain with the Bible. It's the name of Jesus Christ.
Precious name.